సద్గురువే నమస్తే నమస్తుదే సద్గురువే నమస్తే నమస్తుదే సద్గురుదేవ కృపాదమెప్పుడും భక్తిపూర్వం స్మరిക്കുന്നു ഞങ്ങളും
సద్గురువే నమస్తే నమస్తుదే సద్గురువే నమస్తే నమస్తుదే
సద్గురుదేవ కృపాదమెప్పుడും భక్తిపూర్వం స్మరിക്കുന്നു ഞങ്ങളും സാരമായുള്ള സന്ദേശവാക്യത്ത സാധുമർത്തേരെ ഉദ്ധരിച്ചുള്ളൊരു ബോധരൂപ പരാത്പര സദ്ഗുരു ആദിഭൂവിനു തീർത്ഥഭവജന്മം
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ കൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സിദ്ധസങ്കൽപ്പ വിജ്ഞാനരൂപിണി സത്യജന്മമെടുത്തു ഭുവനത്തിൽ ശ്രദ്ധയോടെ ജനത്തെ നയിച്ചൊരു മർത്യരൂപ മഹാഗുരു പാഠിമാ
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ കൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സീമയില്ലാതെ ധർമ്മം വളർന്നപ്പോ ീമതീത പ്രഭാവനായി വന്നു നീ സാധുമർത്തേരെ ഉദ്ധരിച്ചപ്പര ബോധരൂപേണ മഹാഗുരു
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ കൃപാദമെപ്പോഴും ഭക്തിപൂർവം
സുപ്രധാന മാർഗങ്ങളൊരുന്ന് മദ്യനന്മയ്ക്കായോധിയ ശ്രീഗുരു സുഖ്യനായി ഭവനെന്നും ജനത്തിന് സുപ്രധാന മനുഷ്ഠാനമേവി
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ കൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സൂത്രരൂപമായുള്ള വേദാന്തത്തെ വാസലത്തിൽ സകലത്തുമായി ഭവ അതരക്ഷക പ്രേതകൃതികളായി മാറ്റി വേദാന്തമാക്കും ഗ്രഹിക്കുക
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ കൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സൃഷ്ടിജാലത്തിലുള്ളൊരു മർത്യരെ കഷ്ടം തീണൽത്തോടീരുകൾ കൽപ്പിച്ചു നഷ്ടമാക്കിയ ഐന്ദവ ധർമ്മത്തെ കെട്ടുറപ്പുള്ളതാക്കിയ നീയല്ലോ
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ കൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
കെട്ടുകല്യാണം തീണ്ടിക്കൂളിയതും കെട്ടുപെട്ടുള്ള നാചാരമൊക്കെയും കഷ്ടമാക്കുന്ന ജന്മവിശുദ്ധിയെ കെട്ടുതിക്കും ശ്രവിക്കെ പറഞ്ഞു നീ
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ കൃപാദമെപ്പോഴും ഭക്തിപൂർവം സർവം സ്മരിക്കുമ്പോ ഞങ്ങളും
സേതുബന്ധം മുതൽക്ക് ഹിമവനം പദചാരേണ സഞ്ചരിച്ചാദിച്ച് ഭൂതം ലോകത്തിനാകെ പകർന്നൊരു സാധുവായി വിരാജിച്ച സദ്ഗുരു
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ തൃപ്പാലനെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സ്വൈഗതമായ ഭൂരിതവസിന ദൈവതുല്യന വർദ്ധിച്ചു മർത്യന് കൈവരുത്തി സമസ്ത സുഖങ്ങളും ദൈവമായ സവാത്ഭുത ലീലകൾ
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും
സ്വൽപമായുള്ള വാക്കുകളാലുടൻ കൈപ്പെടുന്ന മഹത്തത്വമൊക്കെയും മർത്യനേകി അനുഗ്രഹമേറ്റിയ സത്യമൂർത്തി നമിക്കുന്നു ഞങ്ങളും
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സോദരത്തേന വാഴേണമേവരും ആദരവ് പരസ്പരം കാട്ടണം സോദരബുദ്ധി ജീവിയിലൊക്കെയും മധുര നീതി ദർശിക്കനോദിനി
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ കൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സദുമാര്യ കളേബരമദ്ഗുരു ദൈവമേ താവ പാദം ഭജിക്കുന്ന പൈതലാകും അടിയങ്ങളെ ഭവാ വൈകാതെപ്പോഴും കാത്തുരക്ഷിക്കണേ
സദ്ഗുരുദേവ മസ്തേ നമസ്തുതേ സദ്ഗുരുദേവ മസ്തേ നമസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
അദ്വൈതാനന്ദമേവനുമാർത്തിട അദ്വൈതാശ്രമം സ്ഥാപിച്ച മദ്ഗുരു സ്വരൂപസനാധനമൂർത്തിയെ അദ്വിതീയേന എന്നും വിനന്ദനം
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
അത്തമോദാൽ ഭവദീയ കീർത്തനം ശിർത്തഭക്തിയ ചൊല്ലുന്ന മർത്യനെ അതിതീർത്ത് അനുഗ്രഹമേകണേ കാർത്തികേയ സമപ്രഭകാക്കണേ
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
അത്തമോദാൽ ഭവദീയ കീർത്തനം തീർത്ഥഭക്തിയ ചൊല്ലുന്ന മർത്യനെ അതിതീർത്ത് അനുഗ്രഹമേകണേ കാർത്തികേയ സമപ്രഭക്താക്കണേ
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും
ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും.
Yeah. హృదయం సంసారమాచారయ కృపయా
హే గురునాథ శ్రీ గురునాథ గురునాథ మా పాలయ కృపయా
యాగం యోగే నవమంద్రే నైవేద్యానే సాధన దక్ష
హే గురునాథ శ్రీ గురునాథ గురునాథ
నాగం యోగే నవమంద్రే నైవేద్యానే సాధన దక్ష
శ్రీ గురునాథ శ్రీ గురునాథ గురునాథ మా పాలయ కృపయా
ప్రాప్తేహం తాం శరణం భవమే పాలయ కృపయా హే గురునాథ
హే గురునాథ కృపయా
ప్రాప్తేహం తాం శరణం భవమే ఫలయ కృపయా హే గురునాథ
హే గురునాథ శ్రీ గురునాథ గురునాథ మా ఫలయ కృపయా
హే గురునాథ శ్రీ గురునాథ గురునాథ మా ఫలయ కృపయా
హే గురునాథ శ్రీ గురునాథ గురునాథ మా పాలయ కృపయా
హే గురునాథ శ్రీ గురునాథ గురునాథ మా పాలయ కృపయా
హే గురునాథ శ్రీ గురునాథ గురునాథ మా పాలయ కృపయా
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 పంచమ సర్గ తీర్థయాత్ర అథ కన్యాకుమారాఖ్యం తీర్థముఖ్యం ప్రవిశ్యస దుర్గాం ధ్యాయం తద కశ్చిత్ దివాసనవసద్గురు వివాహాది కార్యంగളിൽ നിന്നും വിനിർമുക്തനായ ശ്രീനാരായണ ഗുരുദേവൻ വീട് വിട്ട് സ്വന്തം ബന്ധുജനങ്ങളെയെല്ലാം വിട്ട് ബന്ധുജനങ്ങളുടെ വശീകരണത്തിനൊന്നും വിധേയനാകാതെ പുറപ്പെട്ടു പോകുന്നതിന് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ കന്യാകുമാരി എന്ന് പ്രസിദ്ധമായ കന്യാകുമാരി ദേവി വാഴുന്ന ദിവ്യസ്ഥാനത്ത് പുണ്യസ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് ആ കന്യാകുമാരി എന്ന പേരിൽ പ്രതിഷ്ഠിതവും ആരാധനാസ്പദവുമായി വിലസുന്ന ദുർഗാദേവിയെ കുറേ ദിവസങ്ങൾ ഇടപെടാതെ ധ്യാനിച്ചുകൊണ്ട് വസിച്ചു. ഉദയാസ്തമയേഷേവ സുദർശ സമനോഹര രവിർഭാതി സുദേകാദി തദാവോജന്മിഥോയോജന. കന്യാകുമാരി വസിക്കുന്ന കാലത്ത് ഉദയകാലത്തിലും അസ്തമയകാലത്തിലും മാത്രം കാണപ്പെടുവാൻ കഴിയുന്ന മനോഹരമായ സൗന്ദര്യം കണ്ട് മനസ്സിനെ ആകർഷിക്കാൻ പോരുന്നതുമായ സാരവി ആ സൂര്യദേവൻ എല്ലായ്പ്പോഴും ഇഹഭാതി ഇവിടെ ശോഭിക്കുന്നു എന്നിങ്ങനെ ജനങ്ങൾ അന്യോന്യം പറയുകയുണ്ടായി. ശ്രീമദ് ഭാരത ഭൂദേവ്യാ പാദഭീഠമി വീക്ഷിതോ പ്രതിദം തസ്സലം ഭദ്രം യോഗിരാജാസ്പദം ബഭോ. ശ്രീമദ് ഭാരത ഭൂദേവി ഐശ്വര്യാദി ഗുണങ്ങൾക്ക് ഇരിപ്പിടതമായിരിക്കുന്ന ഭാരതഭൂദേവിയുടെ പാദപീഠം ഇതം ക്ഷിതോ പ്രതിദം പാദപീഠമാണ് എന്ന് ഭൂമിയിലെങ്ങും പ്രസിദ്ധവച്ച പാവനമായ ആ കന്യാകുമാരി പ്രദേശം ധർമ്മോദ്ധാരണം വഴി ഭാരതത്തെ സമുദ്ധരിക്കാൻ അവതരിച്ച യോഗിശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരുദേവന്റെ വാസസ്ഥലമായി തീർന്നതോടുകൂടി കൂടുതൽ പാവനമായി പ്രകാശിച്ചു. ആരംഭ്യാവംഗ സിന്ധുഭ്യം ഉപേതോ ഭാരതാംബുധി തരംഗഹസ്തേ സന്മുക്തേ തത്പാദൈരർച്ചനമാചരേ ആചര അറേബ്യൻ സമുദ്രം, ബംഗാൾ ഉൾക്കടൽ എന്നിവയോട് കൂടിയിരിക്കുന്ന ആ ഇന്ത്യൻ മഹാസമുദ്രം, നല്ലയിനം മുത്തുമണികളോടുകൂടിയ തിരമാലകൾ കൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ പാദങ്ങളെ പൂജിക്കുക എന്ന ക്രിയ നിർവഹിച്ചു എന്ന് പറഞ്ഞ ഗുരുദേവൻ ആ പാവനമായിരിക്കുന്ന പുണ്യനഗരിയിൽ ഇറങ്ങി കുളിക്കുവാൻ ചെന്നപ്പോൾ തിരമാലകൾ വന്ന് ഗുരുദേവന്റെ പാദത്തെ സേവിച്ചു എന്നർത്ഥം. സാമുദ്ര ശിഖരസാര ഭരമന്ദസ്സുവാപന അനിലസ്താലപത്രാണി ചലയം സ്തമവേ അസേവത. സമുദ്രത്തിലുള്ള ജലബിന്ദുക്കളുടെ ധാരയുടെ ഭാരം കൊണ്ട് മന്ദഗതിയായി തീർന്നവനും ആത്യന്തികമായ പരിശുദ്ധിയെ പ്രദാനം ചെയ്യുന്നവനുമായ കാറ്റ് കരിമ്പനകളുടെ ഇലകളെ ചലിപ്പിച്ചുകൊണ്ട്, അതായത് വിശറി വീശിക്കൊണ്ട് കന്യാകുമാരിയിൽ വസിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ സേവിച്ചു പോന്നു. പ്രകൃതിക്കും പ്രത്യേകമായൊരു ശക്തിവിലാസമുണ്ട്. നമ്മുടെ മഹാഭാഗവതമൊക്കെ വായിക്കുമ്പോൾ മുനിമാരുടെ തപസ്സുകൊണ്ട് മിക്കവാറും സംഭവിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. അതിനേറ്റവും ഉദാഹരണമായ തപനിഷ്ഠനാണ് ധ്രുവൻ. 5 വയസ്സിൽ ധ്രുവൻ തപസ്സനായിട്ട് പോകുമ്പോൾ മനുഷ്യരുടെ മുഴുവൻ പ്രാണനെ നിലയ്ക്കുന്നത് പോലെയായി തപോനിഷ്ഠനായ ധ്രുവന്റെ പ്രാണശക്തിയുണ്ട്. പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കാനുള്ള ഇച്ഛാശക്തി തപസ്സിനുണ്ടെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ് കവി. ഗാംഭീരാംഭോതി വിസ്താര സംഭാവിത മഹാംബരം യോഗിനോരുക്തവൃദ്ധേ സ്തു ചിദംബരമിവാഭവോ. അത്യഗാധങ്ങളായിരിക്കുന്ന 3 സമുദ്രങ്ങൾ സൃഷ്ടിച്ച അതിവിസ്തൃതമായ ജലപ്പരിപ്പിന്റെ ബഹുമാനത്തെ ആർജിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന കന്യാകുമാരിയിലെ വിശാലമായ ആകാശദേശമാകട്ടെ, ചിത്തവൃത്തികളെ, മനസ്സിന്റെ വൃത്തികളെയെല്ലാം നിരോധരൂപമായ യോഗം പരിശീലിച്ച് സിദ്ധി വരുത്തിയ യോഗിയായ ശ്രീനാരായണ ഗുരുദേവന് ചിതാകാശം പോലെ അനന്തവിശാലമായി ശോഭിച്ചു. ദുർഗേ ഭർഗപ്രിയേ വിശ്വനാഥി വിദ്യാസ്വരൂപിണി ദുഃഖിതം ലോകമുദ്ധർത്തും കുരുമാം ശക്തമംബികേ. ദുർഗേ, ദുർഗേ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലയോ ഈശ്വരി, ഏ ഭർഗപ്രിയേ, പരമേശ്വരന്റെ പ്രാണേശ്വരിയായി വിരാജിക്കുന്നവളെ, ഏ വിശ്വനാഥി, സകല ലോകത്തിനും നാഥയായിട്ടുള്ളവളെ, ഏ വിദ്യാസ്വരൂപിണി, വിജ്ഞാനമാകുന്ന സ്വരൂപത്തോട് കൂടിയിരിക്കുന്നവളെ, ഈ അമ്പികയെ, ലോകത്തിന്റെ പ്രിയപ്പെട്ട അമ്മയെന്ന നിലയിൽ അറിയപ്പെടുന്നവളെ, ത്വം, അവിടുന്ന് മാം, എന്നെ, അധർമ്മത്തെ നിരാകരിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന എന്നെ, ദുഃഖിതം ലോകമുദ്ധർത്തും, അധർമ്മത്തിന്റെ ഉയർച്ചയും ധർമ്മത്തിന്റെ തളർച്ചയും നിമിത്തം ദുഃഖിക്കുന്ന ജനങ്ങളെ അവരുടെ ആ നിലപാടിൽ നിന്ന് വിമുക്തരാക്കി രക്ഷിക്കുന്നതിന് വേണ്ടി ശക്തം കുരുതി സമർത്ഥനാക്കി ചെയ്താലും. അല്ലയോ ലോകാധാരണയായിരിക്കുന്ന ജഗദംബികെ, ഈ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച എന്റെ ലക്ഷ്യത്തെ പൂർത്തീകരിച്ചു തരുവാനുള്ള അനുഗ്രഹവർഷം ചൊരിയണമേ എന്ന് ഗുരു പ്രാർത്ഥിച്ചു. ധ്യാത പ്രത്യക്ഷമായാത പ്രാർത്ഥി ദൈവം മഹേശ്വരി വരദാനേന തം യോഗി വരമന്നാഗ്രഹീ മുധ. ഗുരുദേവനാൽ ധ്യാനിക്കപ്പെട്ടവളും ധ്യാനത്തിന്റെ ഫലമായി പ്രത്യക്ഷയായി തീർന്നവളും മുകളിൽ കാണിച്ചിരിക്കുക ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ട മഹേശ്വരി സകലതിന്റെയും അതിനായികയായി, എങ്ങനെ, ദുർഗാ ഭർഗപ്രിയ വിശ്വ വിദ്യാസ്വരൂപിണിയായി സന്തോഷത്തോടുകൂടി തം യോഗി വര്യം, ആ യോഗി ശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരുദേവനെ വരദാനേന അന്വഗ്രിയെ, വരം നൽകി അനുഗ്രഹിക്കുക ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇഷ്ടവരപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ അഭീഷ്ടത്തിനൊത്ത് ദേവതകൾ അനുഗ്രഹം ചൊരിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം ഈശ്വരഭക്തി എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. വരദാനങ്ങളൊക്കെ ഈശ്വരനിൽ നിന്ന് നമുക്ക് വേണം ദാനം, പക്ഷെ അതോടൊപ്പം തന്നെ എന്താണ് ചെയ്യുന്ന വരദാനത്തിന് വേണ്ടി എന്നുള്ള വ്യക്തമായ ധാരണയില്ലാത്തവരുമാണ് നമ്മളെല്ലാവരും. ഒരിക്കൽ കന്യാകുമാരിയിൽ ഒരു സ്വാമി കുളിക്കാൻ പോയി. ഈ സ്വാമിമാര് പാവങ്ങളാണ്, അവരുടെയിൽ ഒരു ചെറിയ കമണ്ടലും ഉണ്ടാവും. സ്ത്രീകളൊക്കെ ഈ മണിപ്പേഴ്സ് പിടിക്കുന്നത് പോലെ അവർ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒന്നാണ് കമണ്ടലും. അതിങ്ങനെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കുളിക്കാനായിട്ട് ഇറങ്ങി, ആകപ്പാട് കയ്യിലുള്ള മുതൽ ഒരു ജോഡി വസ്ത്രവും കമണ്ടലുമാണ്. കുളിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ സ്വാമി എന്ത് ചെയ്ത്, അവിടെ ഇതാരും അടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെടുത്ത് ഈ കമണ്ടൽ ഇരിക്കുന്നിടത്ത് മണ്ണിട്ട് കൂട്ടി കൂനയാക്കി പിടിച്ചു. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കരയിൽ രണ്ട് ബസ് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അവര് കുളിക്കാനായിട്ട് വന്നതാണ് കന്യാകുമാരി. അവര് നോക്കിയപ്പം കമണ്ടലും അല്ല കണ്ടത്, അതിന്റെ സ്ഥാനത്ത് ഇങ്ങനെ മണ്ണ് കൂട്ടി വയ്ക്കുന്ന സ്വാമിയാണ് കണ്ടത്. എന്നിട്ട് അദ്ദേഹം കുളിക്കാൻ ഇറങ്ങുന്നത് കണ്ടു. അപ്പൊ അതിലെ ഒരു ലീഡർഷിപ്പുള്ള ഒരാൾ പറഞ്ഞു, ഈ കന്യാകുമാരി കുളിക്കണമെങ്കിൽ ഇങ്ങനെയാണ് മണ്ണ് കൂട്ടി വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം മറ്റൊരാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആ സ്വാമി ചെയ്തെടുത്ത് അവൻ കുറച്ചും കൂടെ പുണ്യം കൂടും. അപ്പൊ സ്വാമി മണ്ണ് കൂട്ടി വെച്ചിരിക്കുന്നിടത്ത് പോയി നമുക്ക് കൂട്ടിവെക്കാം. രണ്ടു ബസ് ആള് 100 പേരുണ്ടായിരുന്നു. അവരെല്ലാം സ്വാമി മണ്ണ് കൂട്ടിയതിന്റെ അടുത്തടുത്തായിട്ട് ഓരോ മണ്ണ് അതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം വരുന്ന രീതിയിലും ചിലര് വലിപ്പം കുറച്ചുമൊക്കെ കൂട്ടി കൂട്ടി വെച്ചു. എന്നിട്ട് അവരതിനെ തൊട്ട് വന്നിച്ചിട്ടേ കുളിക്കാൻ ഇറങ്ങിയുള്ളൂ. സ്വാമി കുളിയെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ മൺകുനിയുടെ അടുത്ത് 100 കൂനകൾ അഡീഷണലായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ സ്വാമി വിചാരിച്ച് ഈ കന്യാകുമാരിയിൽ ഇങ്ങനെ ആയിരിക്കും, ഒരു കൂന കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് ഓരോന്നും തനിയെ പൊങ്ങി വരുമെന്നുള്ള പാവം പിടിച്ച സ്വാമിയുടെ കമണ്ടലെടുക്കാൻ പല കൂനകളും തട്ടിക്കളഞ്ഞതിന് ശേഷമാണ് എന്ത് കിട്ടിയത്, കമണ്ടലും കിട്ടിയത്. ഭക്തന്മാര് അനുകരണപ്രിയരാണ്. അനുകരണം വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ പറയുന്ന അനുകരണത്തിനകത്ത് അർത്ഥമുണ്ടാകണം, അതിനകത്ത് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമ്മളും അതുപോലെ ചെയ്യാനിരിക്കുന്നത് നിരർത്ഥകമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കമണ്ടലുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി പോലെ, അതായത് തൊട്ടടുത്ത് കൂനകൾ കൂട്ടി മറ്റൊരാളിന്റെ കർമ്മത്തെ തടസ്സമായി നിൽക്കുന്ന അനുകരണങ്ങൾ ഒരിക്കലും ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കന്യാകുമാരി ഇനി കുളിക്കാൻ പോകുമ്പം ഗുരുദേവൻ അനുഗ്രഹം ചൊരിഞ്ഞായതുകൊണ്ട് നമുക്കും കുളിക്കാം എന്ന് വിചാരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതും അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലിരുത്തി നമ്മൾ വിചാരിച്ചു വേണം നമ്മുടെ ഈശ്വരഭക്തി കൊണ്ടുപോകാൻ. അറിവ് അതിനാവശ്യമാണ്. ഈശ്വരഭക്തിക്ക് അറിവില്ലാത്ത ഈശ്വരഭക്തി എത്തേണ്ടടുത്ത് എത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അറിവോടുകൂടി മുന്നോട്ട് ചരിക്കുന്നതാണ് കൂടുതൽ സാർത്ഥകമായി തീരുന്നത്. ഗുരുദേവന്റെ പദചലനം സഞ്ചരിക്കുന്നത് ഭാരതഭൂമിയെ തൊട്ടുരുമിക്കൊണ്ടുള്ള സഞ്ചാര മാർഗമാണ്. എന്തായാലും അതിനു മുമ്പ് നമുക്ക് കുറച്ചു നേരം മലയാളം കേൾക്കാം.
128 പേജ്. സാഹിത്യബോധവും ശാസ്ത്രീയ രീതിയും സംഭാഷണം ചെയ്വതിനുള്ളുപായവും സാരമായിട്ടങ്ങ് കുട്ടികൾ കേൾക്കുവാൻ പാരമെല്ലാ നാളിലും നടത്തിയിടുന്നു സാദരം നല്ല വിദ്വത്സഭ നിത്യവും ആദരണീയൻ പണിക്കർ വയോധികൻ ആയതിനുള്ള അഭിവാഞ്ച നിമിത്തമായി വിശ്രുത പാണ്ഡിത്യമാർന്ന വിദ്യാർത്ഥികൾ വിസ്മയമായി തന്നെ വാദം നടത്തിയിടും കൂടുന്ന ഓരോരോ വാദസദസ്സിലും പാടവമേവരും കാട്ടുമെല്ലായ്പ്പോഴും മരണപ്പള്ളി ഗൃഹസ്ഥരായുള്ളോരും വാദപ്രതിവാദത്തിങ്കനായി ചേർന്നിടും കൊച്ചു കൃഷ്ണാഖ്യകളീശ്വരൻ എന്നൊന്ന് കേമമാം സംസ്കൃത ഭാഷ പ്രഭാഷണം കോൾമയിർ കൊണ്ടിയിടും ആർക്കുമേ കേൾക്കുകിൽ കേമനായാനങ്ങ് സർവവാദത്തിലും ഈ വിധമേവം സതീർത്യർവാണിയിടവേ ആരുമല്ലിങ്ങിവ തന്നോടതിരിടാൻ പോരിൻ പേരിന് വാഗ്മീ വെളുത്തേരി ഉത്തമൻ ഗീർവാണി തന്നുടെ ലീലാവിലാസമാ കാർമുകിൽ വർണ്ണനു ചാരുതയെ ഇടാൻ സാരസ്യമേകും ദ്രുതകവിശ്രേഷ്ഠനായി ശരനായുള്ള പെരുന്നല്ലി ശോഭിച്ചിത് സ്വാമി നാരായണനങ്ങു സാമർത്ഥ്യവും സർവത്തിലും വന്നു തത്വശാസ്ത്രത്തിലും നാണുവാം ദേവനും സർവർക്കും സമ്മതൻ നാഗാരി വാഹന സേവകൻ താനുമേ ഏവമാം സദ്വൃത്തി നിത്യം ഗ്രഹിച്ചങ്ങ് ആകവേ പ്രീതനായി വന്നു പണിക്കരും യുക്തിക്ക് ഭംഗം വരുത്താതെ നാണുവും വ്യക്തമായെല്ലാം തെളിഞ്ഞീടുന്നതേം വിദ്വൽ സദസ്സിന്ന വിദ്യുത് പകരുന്ന വിശ്വൈക വന്ദ്യനിവനെന്ന പണ്ഡിതർ വിശ്വാസമാർന്ന് പുകഴ്ത്തിത്തുടങ്ങിനാർ മോദമായുള്ളോരു സക്കത സാദരം വേദമാതാവിൻ കിളി പാടിത്തന്നു ഹായുക്തിയിൽ സ്വാമിയെ വെല്ലുന്നവരില്ല ഉക്തിയിതെല്ലാം ബുധന്മാരുടെ മതം അങ്ങനെ കാലം കഴിയും ദശാന്തരെ പിന്നെ ചില നാളിൽ വാദങ്ങൾ വന്നിടും പ്രീതനായുള്ള നാരായണൻ തന്നോട് പ്രീതൻ കൊച്ചു കൃഷ്ണപ്പണിക്കർ ചൊന്നിടും തീർക്കണമെന്നുള്ള തർക്കങ്ങളൊക്കെയും നോക്കണം വൈരം വരാതെ നാരായണൻ ആർക്കും വെറുപ്പ് വരാത്ത മട്ടിൽ തന്നെ തീർക്കയായി നാണവും തർക്കവിഷയങ്ങൾ നോക്കിയിരിക്കും പണിക്കർത്താനിഷ്ടനായ കുമാരൻ തന്നിൽ പ്രീതിയും വർദ്ധിച്ച് അങ്ങനെയുള്ളൊരു നേരത്തും മാരിലും മംഗളാത്മാവതാം സ്വാമി പ്രകാശിക്കും വാത്സല്യമേറി വരുന്ന പണിക്കർക്കും വർദ്ധിച്ചതായി ബഹുമാനമുണ്ടു താനും ഭരണപ്പണിക്കും ഏറ്റവും കീർത്തി താൻ ഭാരിജാക്ഷൻ തൻ സ്ഥിരതാമസത്തിനായി വിദ്യാർത്ഥികൾ ശാസ്ത്രപാഠവ്രതരായി വിദ്യാലയത്തിൽ അധികമായി കണ്ടിടാം വിദ്യാസ്വരൂപിണി തന്നെയും സേവ ചെയ്തത്യാദരേണ പഠിക്കുന്ന കുട്ടികൾ അത്തരുണത്തിൽ ഒരുമിച്ച് മംഗളമത്യന്തം ഉൾക്കാമ്പിലേറ്റം വളർത്തവേ മിത്രങ്ങളായവർ തങ്ങളിൽ ഗീർവാണ ഭാഷയിൽ ഭാഷണം ചെയ്തു ഘോഷിക്കുന്നു കത്തുകൾ പദ്യങ്ങളിൽ സ്നേഹിതന്മാർക്കു ചിത്രമായേറ്റവും ശുദ്ധമാം ഭാഷയിൽ ചിത്രീകരിച്ചങ്ങ് അയച്ചുകൊടുത്തിട്ടും പത്രിക പ്രശ്നത്തിനുത്തരം ചൊൽകയും ചിത്രമായുള്ള സമസ്യകൾ നിർമ്മിച്ച് പൂരിച്ചുകൊള്ളുന്നു നേരിൽ പഠിക്കുവാൻ തത്വാവബോധം ദൃഢമാക്കുവാനായി താത്വികമായുള്ള സംശയം തീർക്കയും ആനന്ദമാർന്നവരന്മാറു ചെയ്യുന്നതാനന്ദമേവർക്കും ഏറ്റം വളർത്തിയിടും അക്കാലമേറെ നാളിൽ വാരണപ്പള്ളി ഉണ്ടായിരുന്നതാം ശ്വാനർ കലഹിച്ചുവൊന്നും കൊടുത്താലും ക്രൂരനാം നായയതും മറ്റേതിൻ നീക്കുകയില്ലാതെയായതു സ്വാമി നാരായണൻ എന്ന പരാജിതനായുള്ള സാരമേയത്തിന്റെ ദീനതയാൽ പാരമ്പരവശത കണ്ടു രണ്ടാൾക്കും ഒരേ സമയം താൻ ചോറു നൽകുന്നത് രണ്ടു സ്ഥലത്തായി ഭക്ഷണം കാണവേ രണ്ടു നായ്ക്കളും ഭക്ഷിച്ചു തൃപ്തരായി ഏവം കലഹിക്കും നായ്ക്കൾക്കു രണ്ടിനും ഏവം പ്രകാരമായി ദോഷമേകുന്നിത് ജീവകാരുണ്യ പ്രഭാവനാം സദ്ഗുരു ജീവികൾ തമ്മിലും നന്മ ചേർക്കുന്നു താൻ പാരം ചെറുതാമെറുമ്പിനെപ്പോലുമേ നാരായണൻ താൻ ഉപരോധിച്ചിട്ടില്ലല്ലോ ദ്രോഹവും മോഹവും ദൂരയകറ്റിത്താൻ സ്നേഹമാം സാമ്രാജ്യമേറി നാണുവും പാരമ്പരന്മാർക്ക് ഉപകരിക്കുംപടി ചേരാത്തതൊന്നുമേ ചെയ്യുകയും ഇല്ലിത് വിശ്വാസപൂർവമായി വിശ്വം വളരുവാൻ വിത്തായ തത്വത്തെ ആരാഞ്ഞിതു ഗുരു സത്വഗുണപ്രധാനമായിട്ടുള്ളതാം സാരസ്യരൂപം ഉൾക്കണ്ണിലാൾ കാണുകയാൽ ദ്രോഹമായുള്ളതൊന്നുമേ ചെയ്യാതെ ആഹവശൂന്യനായി വാണിത് നാണവും ഏവം പ്രകാരമാം സാരസ്യരീതിയാൽ ഏവരിലും കൃപാവർഷമേകി മാൻ പാവനാകാരനാം നാണൻ നമുക്കെല്ലാം പാവനാദർശകനാണിതു സന്തതം നാനാജനങ്ങളും ആനന്ദരൂപനാം നാരായണനെയും വാഴ്ത്താൻ തുടങ്ങുന്നു. അങ്ങനെയുള്ളൊരു മംഗളകാലത്തിൽ അങ്ങ് ദൂരമുത്ത് പാരം തീർത്തരിലോരോ ആരോ ചിലർക്കതു താരമില്ലാതെയായി വാരണപ്പള്ളിയിൽ അംഗമായിട്ടുള്ള വിദ്യാർത്ഥികൾ സഹപാഠികളിൽ ചിലർ കുഞ്ഞുപണിക്കർപ്പനും പ്രശാന്തനായി മഞ്ജുളശീല ഗുണവാനാൻ എന്നായാലും കേവല കർമ്മിതാൻ മാത്രമാണെന്നുള്ള പാഴായ വാക്കു പലരും പറഞ്ഞത് സജ്ജനത്തിൽ ദ്രോഹമാരാനും ചെയ്താലും സജ്ജനം സത്കർമ്മവൃത്തരായേ കാണൂ. ശീതസുഗന്ധമാം ചന്ദനം വിട്ടിലും ചാരു സൗരഭ്യം താൻ നൽകും പരശുവിൽ സ്വർണത്തിൻ മാറ്റുരച്ചിടുന്ന കല്ലിന് സ്വർണം സ്വപ്രഭതാനേറ്റുന്നതില്ലയോ. ഇങ്ങനെയുള്ള കാലത്തിലെപ്പോഴും കുഞ്ഞുപണിക്കരാനാണുവിൻ പിന്നിലായി കുന്നിച്ചനാദരണം മാതൃക കാണുകയാൽ തന്നെ ഗമിക്കും വരം ഭക്തിയിൽ തന്നെ മാനനീയൻ ദിനന്തോറും ശുഭമതി കുഞ്ഞുപണിക്കർ ഗുരുസ്വാമിയൊന്നിച്ച് കുറ്റമറ്റെന്നു പുരാണങ്ങൾ വായിക്കും നാമം ജപിച്ചും ഗീത പഠിച്ചും താനെ ഏതൊരു നേരവും ചിന്തയിലാഴുന്നു ക്ഷേത്രം ദർശിക്കയും ക്ഷേമം പുലർത്തിയും ആർത്തിഹരിച്ച സദ്വൃത്തിയിൽ ധ്യാനനായേ വരും എന്നുറങ്ങുന്ന കണ്ടെന്നാലേകാന്തവാസനായി സ്വാമി നാരായണൻ നല്ലതായുള്ളോരു യോഗാസനക്രമം നല്ല രീതിയിൽ താൻ ചെയ്കയായി ചിരം പ്രാണായാമം തന്നാൽ പ്രാണനിരോധവും നാണവും താനേ തുടർന്നിടുന്നൊക്കെയും ധ്യാന നിമഗ്നായി ഈ ദൃശ്യവൃത്തിയിൽ മാനനീയൻ ഗുരുവാഴുന്ന നാളൊന്നിൽ താണു തൊഴുതൊരാൾ ചോദിച്ചേനീവിധം എന്തോന്നു ചെയ്യുന്നിതങ്ങുതാനേകനായി എന്തിനായുള്ള പ്രകൃതമാണിതിന്ന് ഏവം കഥിതങ്ങൾ കേൾക്കയാൽ നാണും ഏതാനും കാര്യങ്ങൾ ഈ വിധമോതിനാൻ ജ്ഞാനവാരാനിധി തന്നിലാമുത്തുകൾ താനേ എടുക്കുവാനായിട്ടൊരു മുന്ത ചേതനയേറ്റം വളരുന്ന മട്ടില ചെമ്പിനാൽ തീർക്കയാണിന്ന് നാം ചെയ്വതു ചെപ്പേർത്ത് ഞാനായതിങ്ങെടുക്കുന്നതിന് മുൻപ് തക്കിച്ചിരിപ്പാൻ തരമില്ല ഇന്നുമേ. ഇത്തരത്തിൽ ചൊന്ന തത്വസാരം കേട്ട് അത്തിരു മുമ്പിൽ നമിച്ചു നടന്ന വൻജീവികൾ തന്നിലാ ജീവകാരുണ്യവും ജീവിതാദർശം പരത്തും പ്രയത്നവും ജ്ഞാനം ഉൾക്കൊള്ളുവാനുള്ള പ്രതിഭയും ഭക്തിയും വിജ്ഞാന ചിന്താവിശേഷവും മുക്തിക്കു കാരണമായുള്ള യജ്ഞവും ബ്രഹ്മചര്യവ്രതം തന്നിൽ സുനിഷ്ഠയും ബ്രഹ്മബോധം വളരാനുള്ള വിചാരവും ഇങ്ങനെ ജീവിതം ധന്യമാക്കിക്കൊണ്ട് മംഗലൻ നാരായണൻ മരുവീടുന്നു ഗോപാലകൃഷ്ണ സ്മരണയാലെ മനം ശോകവിഹീനമായങ്ങു തെളിയുന്നു. അങ്ങനെ മേവുന്ന മാമുനി തന്നെയും തിങ്ങും ജനങ്ങളും കുമ്പിട്ടുവൂപ്പുന്നു. സദ്വിചാരത്തിനാൽ ആരും എതിർക്കാതെ ഇക്കുമാരൻ താൻ പഠിച്ച വർഷദ്വയം വിദ്യാർത്ഥികൾക്കും ഗുരുവരനും കൂടി വിദ്യാബ്ധിയെന്നുള്ള ബോധം ജനിപ്പിച്ച് സംസ്കരിച്ചുള്ളതാം സത്കർമ്മജാലങ്ങൾ സന്തുഷ്ടരാക്കുമേ ആരെയും നിർണയം ദ്വേഷാദി ചിന്തയും രാഗാദി ദോഷവും ദ്വേഷിക്കയാരെയും എന്നുള്ളതുമില്ലാതെ ബോധോദയത്തിൽ പ്രകാശിച്ച മാനസം ബോധിക്കും ആർക്കും സുസാഗരം പോലവേ കല്ലോലമെല്ലാം അടങ്ങിയ മാനസം എല്ലാരിലും ബ്രഹ്മചൈതന്യം ദർശിക്കും. കുട്ടിനാളിൽ മുതൽക്കുള്ളൊരു ശീലമാം കിട്ടുന്ന പച്ചിലയൊക്കെ ഭുജിക്കുക. കാണുമാറുള്ള ചെടികളിൽ നിന്നൊക്കെ കാണിമടിയാതിൽ അടർത്തി തിന്നും കാണികൾക്കിത്തരം ആശ്ചര്യമീകിടും. നാണുദേവങ്കലും ഭക്തിയും വർദ്ധിച്ചു വേദസാരങ്ങളെയാകെ അറിഞ്ഞുള്ള വേദാന്തരാസസിദ്ധനായി സ്വാമിയും നിർമായമായിഴും. അദ്വൈതവാക്യങ്ങൾ നിർമ്മൽത്തരം താൻ കഥിക്കയായി ചിരം ധർമ്മ സംസ്ഥാപനാത്തത്തിനായി ചിവിറന്നുള്ള ധാർമ്മിക സേട്ടനായെന്നും മരുവിനാൻ. ജ്ഞാനമജ്ഞാനവും നിത്യമനിത്യവും സത്യമസത്യവും ഭിന്ന സ്വഭാവമാം പ്രപഞ്ചസത്യത്തലീ സത്യസ്വരൂപം ദൃക്കുതാനല്ലയോ. ദൃശ്യമസത്യമാം മായാതിരേകമായുള്ളതു സത്യമാം മാനസമോഹിതമായ സദസത്യമാം. അണുരുഗണമൊക്കെ അണുഗണമൊക്കെ ശക്തിയിൽ ഉൽപ്പന്നം ശക്തിയലാലല്ലോ. അണുഗണം വാഴ്വതും മായാഗുണഗണമീശ്വര സത്തായിലാണ്. ബ്രഹ്മം മാറ്റി നന്മയേകുന്നതാം സർവതും കാൺമത് സൃഷ്ടിസ്ഥിതിലയ കാരണമായത് നിർവാച്യശക്തിദാൻ. സ്ഥൂലമായുള്ളിൽ ഇന്ദ്രാദിയൊക്കെ മനഃസ്വപ്ന പ്രപഞ്ചമാണ്. ഇന്ദ്രിയ ലോകവും ചിന്ത ചെയ്യുന്നാകിൽ എല്ലാം സംസ്കാരം താൻ സംസ്കാരമേ പ്രപഞ്ചാധാരമോർക്കണം. സത്തയും വൃദ്ധിക്ഷയം എന്നുള്ളതു താൻ വസ്തുവിനെല്ലാം നിദാനമേ. ശക്തിയും ശക്തിസ്വരൂപനാം ഈശൻ സ്വതന്ത്രനാം ശക്തി സംക്ഷിപ്തനായി നിൽക്കുന്നു. കാരണം വൈഷമ്യവും മറ്റ് ക്രൗര്യങ്ങളൊക്കെയും ആര്യധർമാത്മാവും അനുഷ്ഠിച്ചു വാഴുന്നു. മുഗ്ധബോധം പുരാണാശയമോർക്കിലോ മൂർത്തിയതും ഋഷികൽപ്പിതം തന്നെയാം. ഭാവനയായുള്ള ആ ദൃശ്യവൈഭവം ഭാരതമേദിനി താപസകൽപ്പിതം ദൃഷ്ടിലയകരണാദിയൊക്കെയും ദൃഷ്ടിയിൽ കാണിപ്പദാശമാം. കൽപ്പന പാരമ്പരബ്രഹ്മമെന്നുള്ളതോർക്കിലോ പാരതിലെപ്പോഴും മായാതിരക്തൻ താൻ ആത്മതത്വം തന്നുള്ളിൽ അനുഭൂതിയും ആത്മാവു തത്വത്തിൽ തന്നെ ലയിക്കണം. ഏവം പരബ്രഹ്മതത്വം വിചാരിച്ച് ഭാവുകമേകണം യോഗിതാനെന്നുമേ. തത്വസംക്ഷേപങ്ങളെല്ലാം ഒരുപോലെ യുക്തിയുക്തം കഥിച്ചിടുന്നു യോഗികൾ പരം സതീർത്ഥ്യരും. നാരായണസ്വാമി പാരിന്ന സംക്ഷേപ വസ്തുവാണെന്നുള്ള പാരിച്ച ഭക്തിയാൽ വാച്യവിശ്വാസവും ഏവരും മണ്ട് വിശുദ്ധരായി തീർന്നിത്. വിശ്വമോഹം തള്ളിയാനന്ദരൂപനേ വിശ്വാസഭക്യാ ഗുരുവരനും വാണ് ഉൾപൂവിലാനന്ദമൂർത്തിയെ ധ്യാനിച്ച് ഉൾപുളകത്തിനാൽ സന്തുഷ്ടനായി മുനി. സൂര്യചന്ദ്രാവക്കൊത്ത നേത്രവീക്ഷണം സൂര്യകോടിപ്രഭം ചാരുമുഖാംബുജം ഇന്ദിരാദേവിയുമായി വിളങ്ങിയിരുന്ന മന്ദിം മന്ദസ്മിതാഭരാം. ദേവസമൂഹവും വന്ദിച്ചു നിൽപ്പതും കണ്ണിന് കൗതുകം. ദേവക്ഷി വൃന്ദവും ഒത്ത് സന്തുഷ്ടനായി ദേവൻ മുകിൽ വർണ്ണൻ മേവുന്നു ബാലനായി.
പഞ്ചമസർഗത്തിലെ ആറാമത്തെ ശ്ലോകം.
ഗംഭീരാംബുധി വിസ്താര സംഭാവിത മഹാംബരം യോഗിനോർദ്ധവൃത്തേസു ചിദംബരമിഭാവവും.
അത്യഗാധങ്ങളായിരിക്കുന്ന സമുദ്രങ്ങൾ മൂന്നും ചേർന്ന് സൃഷ്ടിച്ച അതിവിസ്തൃതമായ ജലവരൂപിന്റെ ബഹുമാനത്തെ ആർജിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന കന്യാകുമാരി, ആ വിശാലമായ ആകാശം ഗുരുദേവൻ ചിതാകാശം പോലെ സ്മരിക്കുന്നതായി തീർന്നു എന്നും കഴിഞ്ഞ് ദുർഗാദേവിയോട് പ്രാർത്ഥിക്കുന്നതാണ് കഴിഞ്ഞിട്ട്.
ശൗദ്ധോദന പ്രബോധം ശ്രീ ശങ്കരസ്യ ഗവീന്ദ്രതാം തയോ സർവച്ചതാം ചാംഗ ദദേ ദേഹം ഹാത്മന.
അല്ലയോ ദുർഗാദേവി, ഞാൻ ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രനായി അവതരിച്ച സാക്ഷാൽ ഗൗതമൂത്തുവിന്റെ തത്വജ്ഞാനത്തെയും ശ്രീശങ്കരന്റെ കവീന്ദ്രൻ എന്ന നിലയെയും അവ രണ്ടുപേരുടെയും സർവജ്ഞത്വവും മഹാത്മാവായ നിനക്കായിക്കൊണ്ട് ദാനം ചെയ്യുന്നു എന്ന് ദേവി പ്രത്യക്ഷപ്പെട്ട് ആരോട് പറഞ്ഞു? ശ്രീനാരായണ ഗുരുദേവനോട്. ശ്രീശങ്കരന്റെ എന്താണ് തത്വജ്ഞാനവും സർവജ്ഞത്വവും അതുപോലെ തന്നെ ഗൗതമത്തിന്റെ തത്വപ്രബോധനത്തെയും ഞാൻ നിനക്ക് ദാനം ചെയ്യുന്നതായിട്ട് ദുർഗാദേവി പറഞ്ഞു. ഏവം ദത്തവരാദേവി തസ്മേ കൃത്യുപാദിശദേശം തം സമാദൃത്യ നിർജഗാമതോ ഗുരു. ഇങ്ങനെ വാക്കുകൾ നൽകി അനുഗ്രഹിച്ച ജഗന്മാതാവായിരിക്കുന്ന ദുർഗാദേവി ശ്രീനാരായണ ഗുരുവിനെ നിർവഹിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഉപദേശിച്ചു കൊടുക്കുകയും ശ്രീനാരായണ ഗുരു ദുർഗാദേവിയുടെ ഉപദേശം ആദരിച്ച് അനന്ത കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. തുംഗേ ഹിമവദ ശൃംഗേ ബദരീനാഥമീശ്വരം വിലസന്തം വിഭാവ്യാന്തപ്രദസ്തേ താത്സ ഉദങ്മുഖ. ശ്രീനാരായണ ഗുരു ഹിമവാന്റെ പൊക്കമേറിയ കൊടുമുടികളിൽ ഒന്നിൽ വിലസുന്ന ബദരീനാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഉത്തരദേശ അഭിമുഖനായിട്ട് യാത്ര ആരംഭിച്ചു. ഹിമാലയത്തിലേക്കുള്ള യാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ചു? ശ്രീനാരായണ ഗുരുദേവൻ. മരിത്വാദാഖ്യ ശൈലസ്യ മാർഗേ ദൃഷ്ടസ്യ ഭാവനീം പ്രാപ്യസോ ആദിത്യക്യാം രമ്യാം ഗുരുസ്തത്രാവസത്രദി സാർവഭൗമ മഹാവ്രതം നിഷ്ഠയോടുകൂടി കൈക്കൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരു കന്യാകുമാരിയിൽ നിന്ന് വടക്കോട്ടുള്ള യാത്രയിൽ പാവശാന്തിയും പുണ്യവായ്പും ഉണ്ടാകുന്നതായിരിക്കുന്ന മനോഹരമായ മരുത്വാമലയുടെ ഉപരിതലത്തിലെത്തിയിട്ട് അവിടെ താമസിച്ചു. വിജനേ ഘോര വിവിനവ് വിവനപരീരേ തത്രതസ്തിവാൻ ഗുരുസിദ്ധീരമർത്ഥിച്ച സാദരം പരിരക്ഷതേ. ഭയങ്കരങ്ങളായിരിക്കുന്ന വൻകാടുകളാൽ ചുറ്റപ്പെട്ടതും മനുഷ്യസ്പർശം അല്പം പോലും ഇല്ലാത്തതുമായ ആ മരുത്വാമലയുടെ അഗ്രഭാഗത്ത് സ്ഥിതി ചെയ്ത ശ്രീനാരായണ ഗുരു അണിമാതി തുടങ്ങിയിരിക്കുന്ന ശരീരം ചെറുതാക്കുക വലുതാക്കുക പരകായ പ്രവേശനം തുടങ്ങിയിരിക്കുന്ന സിദ്ധികളോടുകൂടിയവരും ജീവൻ മുക്തന്മാരുമായ തപസ്സികളാലും ദേവന്മാരാലും ആദരപൂർവ്വം പരിരക്ഷിക്കപ്പെട്ടു പോകുന്നു. ആരെ? ശ്രീനാരായണ ഗുരുദേവനെ. ദരീമുഖശിലാസീനം ധ്യാനസ്ഥം ഗുരുമാധവേ വിദദത്സ്വഭണജാ ഭണാജാലോ നാഗരാജോ ഹിപാലയ. സർപ്പങ്ങളുടെയെല്ലാം അതിനായകനായിരിക്കുന്ന അനന്തൻ സ്വന്തം ഭണസമൂഹത്തെ വിടർത്തി നിന്നുകൊണ്ട് മരുത്വാമലയുടെ ഉപരിതലത്തിലുള്ള ഗുഹയിൽ പ്രവേശനദ്വാരത്തിൽ ഒരു ശിലാപലകത്തിൽ ആസനസ്ഥനായി ഇരുന്നു. ധ്യാനത്തിൽ മുഴുകിയവനും മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞവനുമായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ വെയിലിൽ നിന്ന് പരിപാലിച്ചു പോന്നു. ആരാണ്? സാക്ഷാൽ അനന്തൻ. ആരുടെയാണ് ആനന്ദൻ? വിഷ്ണു ഭഗവാന്റെ. വിഷ്ണു ഭഗവാൻ കിടക്കുന്ന എവിടെയാണ്? അനന്തനിലാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ തിരുരൂപമായ ശ്രീനാരായണ ഗുരുവിനെ പരിരക്ഷിക്കാൻ വേണ്ടി ആരും എത്തിച്ചേർന്നു? അനന്തനും എത്തിച്ചേർന്നു. കൃഷ്ണഭഗവാനെ എടുത്തുകൊണ്ട് വസുദേവര് ഗോകുലത്തിലേക്ക് പോകുന്ന വഴിക്ക് കൃഷ്ണഭഗവാനെ മഴയിൽ നിന്ന് രക്ഷിക്കാനും എത്തിയതാരായിരുന്നു? അനന്തനായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ധ്യാനാലിൽ ബുദ്ധമവലം യതിരാജം ദദാദദാ സിദ്ധ സിദ്ധികരേ ഭക്തിയ പ്രശനോഷധീശുവ. ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാമലയുടെ മുകളിൽ ഏറ്റവും അഗ്രത്തിലുള്ള പിള്ളത്തടമെന്നുള്ള ഗുഹയിലാണ് തപസ് ചെയ്തുകൊണ്ടിരുന്നത്. മരുത്വമലയിൽ തപസ് ചെയ്തതിനു ശേഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്തിനു പോയത്, യാത്ര ആരംഭിച്ചതെന്ന് മൂർക്കത്തുകുമാരൻ പറഞ്ഞിരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെയും ആ രീതിയിൽ തന്നെ ഗ്രന്ഥകാരന് മൂർക്കത്തുകുമാരന്റെ അതേ ശൈലി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ജീവൻ മുക്തന്മാരും അണിമാതി സിദ്ധികളോടുകൂടിയും ലോകക്ഷേമപരായണന്മാരുമായിരിക്കുന്ന മഹാത്മാക്കൾ പാവങ്ങളിൽ നിന്നും രാഗദ്വേഷാദികളിൽ നിന്നും മുക്തരായിട്ട് അപ്രകാരമുള്ളവനായ സംയമീസ്യമായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ ഇന്ദ്രിയജയവും ബുദ്ധിവികാസം ആലത്തെ ശാന്തി നിർഭയത അതിരറ്റ വിശപ്പിന്റെയും ദാഹത്തിന്റെയും ശാന്തി മുതലായ തപോഗുണങ്ങളെ സിദ്ധിച്ചുണ്ടാക്കുന്നതിനുള്ള ഔഷധങ്ങളെ ഭക്തിപൂർവ്വം ഭക്ഷിപ്പിച്ചു. എന്താ അനേകം നാള് വിശന്നിരിക്കാനും അനേകം നാള് ഒറ്റയിരിപ്പിരിക്കാനുമുള്ള എല്ലാ വിദ്യകളും ആര് പഠിപ്പിച്ചു? ദേവന്മാര്, ശ്രീനാരായണ ഗുരുദേവനെ.
തദസ്തേരനയാദോസോ ശുചീന്ദ്രം പ്രാപ്യ വിശ്രുതം സ്ഥാനമൂർത്തിരുപസ്ഥായ സനന്ദൂരപുരം യയോ.
അനന്തരം ശ്രീനാരായണ ഗുരു സിദ്ധജനങ്ങളാൽ പിന്തുടരപ്പെട്ടവനായിട്ട് ലോകപ്രസിദ്ധമായിരിക്കുന്ന ശുചീന്ദ്രം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ട് അവിടെ പ്രതിഷ്ഠിതനായി വിലസുന്നവനും സ്ഥാനമൂർത്തി പെരുമാൾ എന്ന പേരിൽ അറിയപ്പെടുന്നവനുമായ ശിവനെ ഉപാസിച്ചു. അതിനുശേഷം
തത്രയോഗപദേശ്യാന്തം ശാന്തം ഷൺമുഖ സേവിനം ബാലപട്ടാരകാഭിഖ്യാം ഋഷീമൈഷദസഹവ്രതി.
തിരുവനന്തപുരത്തേക്ക് പോയ ശ്രീനാരായണ ഗുരുദേവൻ വിശിഷ്ടമായ സാർവഭൗമ മഹാവ്രതം നിഷ്കർഷമനുഷ്ഠിച്ചു പോകുന്ന ശ്രീനാരായണ ഗുരുദേവൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യത്തിൽ ശമദപാദി ഗുണസമ്പൂത സമ്പന്നനും സുബ്രഹ്മണ്യനെ സേവിക്കുക എന്നുള്ള ശീലത്തോടുകൂടിയവനുമായ ബാലപട്ടാരകൻ എന്ന പേരുള്ള ഋഷിയെ ഐഷത് എന്ന് പറഞ്ഞ ചട്ടമ്പിസ്വാമികളെ കണ്ടു.
ചിരാവ്യുക്തമനുജം ജ്യേഷ്ഠപ്രാദേവവത്സ അഗ്രഹീത്തം ജഗത്തത്ര രഹസ്യജ്ഞോ മുനീശ്വരോ.
പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതിലയങ്ങളെ സംബന്ധിച്ച സൂക്ഷ്മകാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരും വത്സല്യമെന്ന സ്നേഹവികാരത്തോടുകൂടിയവനുമായ മുനിശ്രേഷ്ഠൻ ചട്ടമ്പിസ്വാമികൾ വെച്ച് അഗ്രേസരനായ ശ്രീ ചട്ടമ്പിസ്വാമികള് ഏറെ നാൾ വേർപിരിഞ്ഞു കഴിഞ്ഞ ഇളയ സഹോദരനെ മൂത്ത സഹോദരൻ എന്ന പോലെ ആ ശ്രീനാരായണ ഗുരുദേവനെ സ്വീകരിച്ചു.
അധർമാഭിഗതാൻ ലോകാൻ ഉദ്ധർത്തും വിഹിതോദയം തേജോ വിശേഷന്തം ദൃഷ്ട മുനീന്ദ്രോ വിസ്മയം യോ.
ആത്മജ്ഞാനികളിൽ ശ്രേഷ്ഠ ഉത്തമശ്രേഷ്ഠനായ ശ്രീ ചട്ടമ്പിസ്വാമികൾ അധർമ്മങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവരായ നാനാവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഉദ്ധരിക്കുവാനായിട്ട് അവതരിച്ചവനായ പുരുഷരൂപം ധരിച്ച ആധ്യാത്മിക ജ്യോതിസ് എന്ന നിലയിൽ വിലസുന്ന ശ്രീനാരായണ ഗുരുദേവനെ കണ്ടിട്ട് അത്ഭുത പരതന്ത്രനായി തീർന്നു.
സിതപക്ഷ ദ്വിതീയായാം ശരത് ബാലസുധാകരം അംഭോതിരവത ദൃഷ്ട സമോദോ ജൃംഭിതോ വിഭൂ.
ശ്രീ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടിട്ട് വെളുത്ത പക്ഷത്തിലെ ദ്വിതീയയിലെ ശരക്കാലത്ത് പഞ്ചിമാകാശത്തിലെ സായം സന്ധ്യയിൽ പ്രത്യക്ഷപ്പെടുന്ന ബാലചന്ദ്രനെ എന്ന പോലെ സന്തോഷം കൊണ്ട് വർദ്ധിച്ച ഉത്സാഹത്തോടുകൂടിയവനായി ശോഭിച്ചു.
വാത്സല്യാതിര പൂർവന്തം സമാശ്രക്ഷേതീശ്വര വിധിവത് പൂജയാമാസ വിനയാനതാമകം.
വാത്സല്യപൂർവം ഗുരുദേവനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ലേഷണം ചെയ്തിട്ട് വിധിവത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൂജിച്ചു.
അത വിശ്രാന്തമേകാന്തേ വസന്തമിയവയോഗിനം ഋഷിരിത്തമോജത്ത രഹസ്യം ദേവസമ്മതം.
ബാലപട്ടാരകനായിരിക്കുന്ന മഹർഷിയായ ശ്രീ ചട്ടമ്പി സ്വാമികള് സഞ്ചാരക്ലേശത്തിൽ നിന്ന് വിമോചനം നേടുവാനായി വിശ്രമിക്കുന്നവനും ഏകാന്തേ വസംവിജനമായ ഒരു സ്ഥലത്ത് കഴിഞ്ഞുകൂടുന്നവനുമായ യുവാമം യോഗിയുമായ ശ്രീനാരായണ ഗുരുദേവനോട് ദേവന്മാർക്കൂടി ബോധ്യമുള്ളതായ രഹസ്യത്തെ ഇപ്രകാരം പറഞ്ഞു.
സൗമ്യാജാനാമിഭവതശ്ചരിതം പരിപാവനം ഭവതീദൃക്ഷയാവാസം ചിരേണാത്ര കരോമ്യഹം.
അല്ലയോ ശാന്താത്മാവായ ശ്രീനാരായണ ഗുരു, പരിപാവ എനിക്കങ്ങയുടെ പരിപാവനമായ ചരിത്രത്തെ ശരിയായ അറിവുണ്ട്. ഞാൻ അങ്ങയെ കാണുവാനുള്ള ആഗ്രഹ നിമിത്തം ഈ തിരുവനന്തപുരത്ത് വളരെ കാലമായി താമസിക്കുകയാണ്.
ലോകക്ഷേമകരേ കൃത്യേ നിരതം ഭാവമൈശ്വര്യം ഭവതീയമുദീക്ഷാകം മോദേകൃതപച്ചിരം.
അല്ലയോ ശാന്താത്മൻ, വളരെ നാളായി തപസ്സിൽ മുഴുകി കഴിയുന്ന ഞാൻ, ചട്ടമ്പിസ്വാമികൾ അധികാലമായിട്ട് വളരെ കഠിനമായ തപസ്സുകളെല്ലാം ചെയ്ത് ധർമ്മഗ്ലാനിയെയും അധർമ്മത്തിന്റെ ഉത്ഥാനത്തെയും അധർമ്മ അഭ്യുത്ഥാനത്തെയും പരിഹരിച്ച് ലോകത്തിന് ക്ഷേമമുണ്ടാക്കുക എന്ന കാര്യത്തിൽ അത്യന്തം തൽപരനായി ഇരിക്കുന്ന അങ്ങയുടെ ഈശ്വര അവതാരമെന്ന നിലപാടിനെ സൂക്ഷ്മദൃഷ്ടി കൊണ്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞത് നിമിത്തം അത്യധികം സന്തോഷമുണ്ട് ആർക്ക്? ചട്ടമ്പിസ്വാമികൾക്കെന്ന് ചട്ടമ്പിസ്വാമി പറഞ്ഞു. അജ്ഞാനതോ മിതോ വേദാൻ കൽപ്പയത്വ ജനാഭുവി ആഗന്തകലകായന്ത ദൂയം ദേച്ച നിരന്തരം. ശാന്തരൂപിയായ മഹാത്മാവി, ഭൂമിയിലെങ്ങുമുള്ള ജനങ്ങൾ എന്തു ചെയ്യുന്നു? തെറ്റിദ്ധാരണ നിമിത്തം വർണ്ണം, മതം, ഈശ്വരൻ, ജാതി, ഉപാധികളെ വെച്ചിട്ട്, ഭേദങ്ങളെ കൽപ്പിച്ചിട്ട് സദാ അന്യന്യം കലഹിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. ഈ സ്ഥിതിവിശേഷം ദുഃഖകരമായിരിക്കുകയാണ് കേരളത്തിൽ. ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും രണ്ടുപേരും ഒരു പാതയിലെ രണ്ട് ദിവ്യ നക്ഷത്രങ്ങളാണ്. രണ്ടുപേരുടെ ഉള്ളിലും അല്പം പോലും എന്തില്ലായിരുന്നു? ജാതീയ ചിന്താഗതി അല്പം പോലും ഉണ്ടായിരുന്നവരല്ല. സിദ്ധബുദ്ധ്യാ വിശുദ്ധാച ധാരുധർത്തും ധരാതലേ ഭവന്ത മന്ദരാ സ്നേഹ സിദ്ധും ഗോന്യകൃതേ ഭവേ. അല്ലയോ ശാന്തസ്വരൂപിയായ ഗുരു, അജ്ഞാനം നിമിത്തം ജാതിമതാദികളെ പുരസ്കരിച്ചുള്ള ഭേദബുദ്ധി കൈകൊണ്ട് പരസ്പരം കലഹിക്കുകയും ദുഃഖിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, മനുഷ്യരെ സിദ്ധി കൊണ്ടും ബുദ്ധി കൊണ്ടും വിശുദ്ധി ഉദ്ധരിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപാര സ്നേഹത്തിന്റെ ഇരിപ്പിടമായ അങ്ങയെ കൂടാതെ മറ്റൊരുവൻ അതിന് സമർത്ഥനല്ല എന്ന് പറഞ്ഞ ഗുരുദേവന്റെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ടിട്ട് സന്തുഷ്ടനായി തീർന്ന ചട്ടമ്പിസ്വാമി, ഇത്രയധികം സ്നേഹസ്വരൂപനായ ഒരാൾക്ക് മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ? ലോകത്തിലെ ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സാധിക്കൂ. ജനിബന്ധം സമസൃജ്യ വിനിര്യാന്തം ഗൃഹാദ്ബഹി ഭവന്തം രക്ഷിതും സന്ധി ദിവ്യാത്മാനശ്രതം. ശാന്തപ്രകൃതിയായ അല്ലയോ മഹാത്മാവി, ജന്മം കൊണ്ടുണ്ടായ പിതൃജനങ്ങളോടും ബന്ധുക്കളോടും ഗൃഹത്തോടുമുള്ള ബന്ധം നിശേഷം കൈവെടിഞ്ഞ അങ്ങ്, വീട് വിട്ട് എന്നേക്കുമായി പുറത്തു പോകുന്ന അങ്ങയെ ഇരവ് പകൽ എന്ന് പറഞ്ഞ രാത്രിയും പകലും രക്ഷിക്കുന്നതിന് വേണ്ടി ഋഷിമാര്, ദേവന്മാർ, ദേവർഷികൾ, ബ്രഹ്മലോകവാസികളായ പരമഹംസന്മാർ, അധികാര പുരുഷന്മാർ എന്നീ വിഭാഗത്തിൽപ്പെട്ട ദിവ്യപ്രകൃതികളായ ആസംഖ്യ മഹാത്മാക്കൾ ഉണ്ട്. ഗുരുദേവന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരത്ഭുതമാണ് ഭൈരവൻ ശാന്തി. കേട്ടിട്ടില്ല ഭൈരവൻ ശാന്തി? അരീപുരം ക്ഷേത്രത്തിലെ ശാന്തിയായിരുന്നു. ഒരു തവണ രാത്രിയിൽ ഗുരുദേവൻ ആകാശത്തോട്ട് നോക്കി നിന്ന് സംസാരിക്കുന്നത് ആര് കണ്ടു? ഭൈരവൻ ശാന്തി കണ്ടു. ഗുരുദേവൻ ചോദിച്ചു, കണ്ടോ കേട്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഭൈരവൻ ശാന്തി പറഞ്ഞു, കണ്ടു കേട്ടു എന്ന് പറഞ്ഞു. കേട്ടു കണ്ടു. ഉടനെ ഗുരുദേവൻ പറഞ്ഞു, ദീർഘായുസ്സായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. 120 വയസ്സ് വരെ ഭൈരവൻ ശാന്തി ജീവിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ 100 വയസ്സിന് മേളിൽ പോകുന്നവർ വളരെ കുറവായിരുന്നു. ഇത് 120 വയസ്സ് റെക്കോർഡാണ്. എന്തായിരുന്നു കണ്ടതും കേട്ടതും? സുബ്രഹ്മണ്യസ്വാമിയോട് സംസാരിക്കുന്നതാണ്, ഗുരുദേവൻ സംസാരിക്കുന്നതാണ്. ആര് കണ്ടത്? ഭൈരവൻ ശാന്തി. തസ്മാ വിദർക്കൻ വിദ്രാവ്യ സ്ഥിത പ്രജ്ഞത്വമാപ്യതാം വികൽപാലോല കല്ലോല തീര്യതാം ഭവസാഗര. അല്ലയോ ശാന്താത്മാവേ, അതുകൊണ്ട് അങ്ങ് ധർമ്മസംസ്ഥാപനത്തിനായി അവതരിച്ചൊരു മഹാനാണ്. ധർമ്മസംസ്ഥാന കൃത്യം നിർവഹിക്കാനായി സർവസംഗ പരിത്യാഗം ചെയ്ത് വീട് ഇട്ടുപോന്നിരിക്കുന്ന അങ്ങയെ രക്ഷിക്കാൻ ദിവ്യാത്മാക്കളായ അനേകം പേർ സന്നദ്ധരായിട്ടുണ്ട്. അതുകൊണ്ട് എന്തു വേണം? എല്ലാവരുടെയും സംശയങ്ങളെ നിശേഷം ദൂരീകരിച്ചിട്ട് ലക്ഷ്യത്തെ കൈവിടാതെ സ്ഥിതപ്രജ്ഞനായി, സ്ഥിത അങ്ങ് സ്ഥിതപ്രജ്ഞൻ എന്ന നിലപാട് കൈക്കൊണ്ട് സംശയങ്ങളാകുന്ന ഇളകിമറയുന്ന തിരകളോടുകൂടിയ സാഗരസാഗരം അങ്ങയാൽ കടക്കപ്പെട്ടാലും ഈ ലോകം ഒരു സംശയ മഹാസാഗരമാണ്. ഭവസാഗരം, ആ ഭവസാഗരത്തെ തരണം ചെയ്യാനായിട്ട് അങ്ങ് സാദരം പ്രയത്നിച്ചാലും. ഇകബാലവനെ കച്ചിത് ആര്യാക്കേമുനി സദ്യ ബ്രഹ്മനിഷ്ഠേ വിലസതി ശിവോയമതിമേമതി. തിരുവനന്തപുരം നഗരത്തിൽ തൈക്കാടെന്ന സ്ഥലത്ത് അയ്യാക്യൻ എന്ന പേരുള്ള ആര്യാഖ്യൻ എന്ന പേരുള്ള, അയ്യാവു എന്ന പേരുള്ള ഒരു മുനി സത്തമൻ. ബ്രഹ്മനിഷ്ഠനായ ഇദ്ദേഹം ശിവനാകുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹത്തെ നമുക്ക് രണ്ടുപേർക്കും കാണാം. ആരാണ്? അയ്യാവു സ്വാമി ശിവനാണ് എന്നാണ് പറയുന്നത്. ആത്മജ്ഞാനഹിതാൻമാർഗാൻ ഉപദേഷ്ടുമതാവതി അമുമ്പിന മഹാത്മാനും നാന്യസ്ഥിധരണീതലേ. ആത്മജ്ഞാനം ഉണ്ടാകുവാൻ വേണ്ട മാർഗങ്ങളെ ശാസ്ത്രവിധി അനുസരിച്ച് ഉപദേശിച്ചു കൊടുക്കുന്ന മഹാത്മാവായ തൈക്കാട്ടയ്യാവു സ്വാമികളെ, അദ്ദേഹത്തിന് തുല്യമായിട്ട് ഭൂതലത്തെ മറ്റൊരാളുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ശരണം പ്രാപിക്കാം എന്നാര് പറഞ്ഞു? ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവനോട്. നേഷാമ്യകം ഭവന്തം തം സാധ്യം സിദ്ധ്യം തഥാ ഭവേ സ്വയമാനന്ദതോ യോഗ സർവേ സ്മര്യതേ സർവദാ. ഞാൻ അങ്ങേ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം, അതോടെ ശ്രദ്ധിക്കേണ്ടതായി അങ്ങയ്ക്ക് സിദ്ധമായി തീരും. നിങ്ങളുടെ രണ്ടാളുടെയും ഈ കൂടിക്കാഴ്ച എല്ലാവർക്കും ഒരുപോലെ സന്തോഷപ്രദമായിരിക്കുമെന്ന് മാത്രമല്ല, അതിന് എല്ലാ കാലത്തും ജനങ്ങളാൽ ഒരുപോലെ സ്മരിക്കപ്പെടുന്നതായിരിക്കുമെന്ന് പ്രകൃതി നിശ്ചയിച്ചു കഴിഞ്ഞു. ആരുടെ കൂടിക്കാഴ്ചയാണ്? ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും. അതതോ കൃഷ്ണവിജായൈവ വൈകുണ്ഠമാപതു ആര്യാക്കാർഷി മുഖ്യം തം സേവ്യമാനം മുമുക്ഷുവേ. ആ സംഭാഷണത്തിന് ശേഷം ബാലപട്ടാരകമുനിയും ശ്രീനാരായണ ഗുരുവും, പഴയ കാലത്ത് എല്ലാവരും വിളിച്ചിരുന്ന പേരാണ് ചട്ടമ്പി സ്വാമികൾ. എന്താണ്? ബാലപട്ടാരക മുനി എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞ സർവ കലയും അദ്ദേഹത്തിലുണ്ടായിരുന്നു. എല്ലാ വാദ്യോപകരണങ്ങളും വായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മുമുക്ഷുക്കളായ ശിഷ്യന്മാരാൽ സേവിക്കപ്പെടുന്നവനും അയ്യാവു എന്ന പേരുള്ളവനുമായ ഋഷീശ്വരനെ എന്ത് ചെയ്ത്? വൈകുണ്ഠോ കൃഷ്ണ വിജീവ, വൈകുണ്ഠലോകവാസിയായ കൃഷ്ണ ഭഗവാൻ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനെയും അർജുനനെയും എന്ന പോലെ കാണുവാനായി ചെന്നു ചേർന്നു. അതായത് കേട്ടിട്ടില്ലേ, സന്താന ഗോപാലം എന്ന് ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമാണ്. അർജുനൻ ഒരിക്കല് പിന്നെ മധുരാപുരിയിൽ, ഹസ്തിനാപുരിയിൽ നിന്ന് മധുരാപുരിയിൽ ചെന്നപ്പം മധുരാപുരിയുടെ കവാടത്തിൽ ഒരു ബ്രാഹ്മണൻ ഒരു കുട്ടിയുടെ ശവശരീരവുമായിട്ട് കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ആ ശവശരീരം കൊണ്ട് നിന്നിട്ട് പറയുകയാണ്, ഇത് ഒമ്പതാമത്തെ കുട്ടിയാണ്, ഇവിടെ ആരുമില്ലേ എന്റെ കുട്ടിയെ രക്ഷിക്കാൻ? ഈ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർക്ക് യാതൊരു ധർമ്മവും ഇല്ലേ? പ്രജകളുടെ താല്പര്യത്തെ പരിഹരിക്കാനോ സംരക്ഷിക്കാനോ കഴിയാത്തവരെങ്ങനെ രാജാവാകും എന്ന് ചോദിച്ച് വളരെയധികം ഉച്ചത്തിൽ വളരെയധികം നിന്ദിക്കുന്ന വാക്കുകൾ ആരുപയോഗിച്ചു? ഇവരുപയോഗിച്ചു, ഈ ബ്രാഹ്മണൻ. എല്ലാം കേട്ട് അർജുനൻ അവിടെ ഇരിപ്പുണ്ട്. അർജുനൻ ഉടനെ കൃഷ്ണനും ബലരാമനും ഒന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോ അർജുനൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് നിങ്ങളുടെ മകരെ സംരക്ഷിക്കാൻ, അടുത്ത കുട്ടിയെ ഞാൻ സംരക്ഷിച്ചോളാം. ഒമ്പത് കുട്ടികൾ അങ്ങനെ അദ്ദേഹത്തിന് മരിച്ചു. ഇത് ഒമ്പതാമത്തെയാണ്. അപ്പം പറഞ്ഞു, കൃഷ്ണനും ബലരാമനും കഴിയാത്ത, ബലഭദ്രനും കഴിയാത്തതാണോ തനിക്ക് സാധിക്കുക എന്ന് ചോദിച്ചു. ഉടനെ അർജുനൻ പറഞ്ഞു, ഞാൻ ആരാന്നാ അതെന്റെ വിചാരം, ഞാൻ ചെറിയ ആളൊന്നുമല്ല. പിന്നെ പാശുപതാസ്ത്രം ശിവഭഗവാനിൽ നിന്നും തപസ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. നമ്മുടെ കണ്ടിട്ടില്ലേ, നാട്ടിലൊക്കെ ഉള്ള ഇത് സംസാരം കണ്ടിട്ടില്ലേ, എത്രയോ കുട്ടികൾ ഇവിടെ PhD എടുക്കുന്നുണ്ട്, ഓരോരോ വിഷയത്തിൽ എടുക്കുന്നില്ലേ. അവരൊക്കെ ചിലപ്പോൾ ഈ തിരുവനന്തപുരം റോഡിന്റെ സൈഡിൽ കൂടെ വളരെ നിസ്സാരമായിട്ട് നടന്നു പോകും, യാതൊരു പ്രശ്നങ്ങളുമില്ല, അവരെ ആരും അധികം ശ്രദ്ധിക്കാറുമില്ല. അതേസമയം സംസ്കൃതത്തിലെങ്ങാണോ ആരെങ്കിലും ഒരു PhD എടുത്തുപോയാൽ പിന്നെ അയാൾ ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ല. ഇത്ര വലിയ ദേവഭാഷയായ സംസ്കൃത ഭാഷ അനായാസേന കരഗതമാകുന്ന വ്യക്തികൾ ഇത്രയധികം അഹങ്കാരം വെച്ചുപിടിപ്പിക്കുവാനുള്ള യാതൊന്നും ഇതിനകത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്കൃത ഭാഷയുടെ വ്യാകരണ പണ്ഡിതനായിരിക്കുന്ന, വ്യാകരണം തന്നെ രൂപാന്തരപ്പെടുത്തിയെടുത്ത പാണിനി മഹർഷി, ശിവന്റെ കയ്യിൽ നിന്ന് വന്ന നനാദ ഡക്കാം നവമഞ്ചപാരം, കയ്യിലുള്ള ഡക്കയുടെ ശബ്ദം കേട്ടിട്ടാണ് തന്റെ സൂത്രഗണങ്ങളെ എഴുതി വെച്ചത്. അയ്യുൺ റിലിക് എന്ന് തുടങ്ങിയിരിക്കുന്ന സൂത്രഗണങ്ങളെ പാണിനി മഹർഷി. അദ്ദേഹം അതിനുശേഷം 14,000 സൂത്രങ്ങളോളം സംസ്കൃത ഭാഷയുടെ നിയമം അനുസരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സൂക്ഷ്മബുദ്ധി എത്രത്തോളമാണ്. അത് പഠിച്ച ആളുകൾക്ക് പാണിനിയേക്കാളും അഹങ്കാരമാണ്. പൊതുവേ അത് കേരളത്തിൽ മാത്രമാണ്. ഇവിടുന്ന് ഒരു വലിയ പണ്ഡിതനായ ഒരാള് ഹിമാലയത്തിലേക്ക് ചെന്നു. ഹിമാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഋഷികേശിലെ കൈലാസാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമിയൊക്കെ പഠിച്ചിരുന്ന ആശ്രമമാണ്. അവിടെ സംസ്കൃത ഭാഷ മാത്രമേ സംസാരിക്കാവൂന്നാണ് നിയമവും. പക്ഷെ അവിടെയുള്ള സ്വാമിമാര് പുറത്തുപോയ അവര് ഹിന്ദി തന്നെ സംസാരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഇവിടുന്ന് എന്ന പണ്ഡിതൻ ഹരിദ്വാറിൽ ചെന്നപ്പോഴത്തേക്ക് സംസ്കൃത ഭാഷയിൽ തന്നെ സംസാരിച്ചു. അവരപ്പോ എന്ത് ചെയ്ത്, ഹിന്ദി തന്നെ രണ്ടു വിധമുണ്ട്, ഒന്ന് പഗാടി എന്നും ഒന്ന് ശുദ്ധമായ ഹിന്ദി. പഗാടി ഹിന്ദിയിൽ മറുപടി പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് ഒട്ടും മനസ്സിലായില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ സീത എന്നുള്ളത് സിയാന്നേ അതിലൊക്കെ പറയുള്ളൂ. ഇപ്പൊ പുള്ളി ഉടനെ എന്ത് ചെയ്ത്, ഇത് മലയാളിയായിരുന്നു, ഉടനെ പുള്ളി നല്ല മലയാളത്തിൽ തന്നെ സംസാരിച്ചു. പാണ്ഡിത്യം ഒരു വലിയ അഹങ്കാരത്തിന്റെ കൊമ്പൊന്നുമല്ല. അത് ശരിക്കും പറഞ്ഞാൽ നല്ലവണ്ണം അറിവ് നേടിയവരൊന്നും അഹങ്കാരത്തിന്റെ ഒരു അയലത്ത് പോലും ചെല്ലുകയില്ല. കാര്യം എന്താ, ഇത് എഴുതി വെച്ചിരിക്കുന്നവരുടെ അത്രയും പാണ്ഡിത്യം നമുക്കില്ലല്ലോ. എഴുതിയത് വായിച്ച് അർത്ഥം പറയുക, അല്ലെങ്കിൽ വായിച്ച് ഗ്രഹിക്കുക. ഇത് എഴുതാനുള്ള കഴിവായിരുന്നെങ്കിൽ പിന്നെയും നമുക്കതിനെ സമ്മതിക്കാമായിരുന്നു. പാണ്ഡിത്യശക്തിയെ കേരളത്തിൽ അങ്ങിഞ്ഞായിട്ട് അല്ലേ ചില കാലത്ത് ഇടയ്ക്കൊക്കെ ഈ മാവുമേൽ മാമ്പഴം ഉണ്ടാവുമ്പോൾ ചിലപ്പം നിറയെ ഉണ്ടാവും, ചിലപ്പോൾ കുറേശ്ശേ ഉണ്ടാവും. അതുപോലെ അവിടെ എവിടെയായിട്ട് ചില സംസ്കൃത പണ്ഡിതന്മാർ, അതിന്റെ ഉത്തരവാദിത്വമൊക്കെ നിങ്ങൾക്കാണ്. നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ കുട്ടികളെയും സംസ്കൃതം പഠിപ്പിക്കില്ല, ഒന്നും പഠിപ്പിക്കില്ല. അതുകൊണ്ട് ഏത് തിരുമണ്ഡന്മാർ എന്ത് പറഞ്ഞാലും നമുക്ക് വിശ്വസിച്ചിരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടും വന്നുപോയി. നമ്മളൊക്കെ കുറേശ്ശെ പഠിക്കാനൊന്നും ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടുത്തെ ഈ പാണ്ഡിത്യ ശക്തി എന്താണെന്നൊന്ന് അറിയാൻ നമുക്കെല്ലാവർക്കും സാധിച്ചാണ്. പക്ഷെ അതെന്ത് ചെയ്യാനാണ്, ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ കേട്ടിട്ടും കാര്യമില്ല. കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വയസ്സായവരാണ്. ഇനിയിപ്പോ പഠിക്കാമെന്ന് വെച്ചാലും അതിനുള്ള സമയമൊന്നും ഇല്ലതാണ്. എങ്കിലും നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് സംസ്കൃത ഭാഷ ദൈവഭാഷയാണ്, അതിന്റെ മഹത്വം എന്ന് പറയുന്നത് ചില്ലറ അല്ലതാണ്. ഇവിടെയും പറയുകയാണ്, ഇങ്ങനെ അർജുനന്റെ അഹങ്കാരം അങ്ങനെ പെരുകി വർദ്ധിച്ചു. ഇങ്ങനെ പറഞ്ഞു, ഞാൻ പാശുപതാസ്ത്രം ശിവനിൽ നിന്ന് വാങ്ങിച്ച ആളാണ്, തന്റെ അടുത്ത കുട്ടിയെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പ്രതിജ്ഞയെടുത്തു. ആര്? അർജുനൻ പ്രതിജ്ഞയെടുത്തിട്ട് ശരി, എന്തായാലും ഇനി താനെങ്കിലും ഒരു ആശ്വാസം തന്നല്ലോ ഈ മധുരാപുരിയിൽ എന്ന് പറഞ്ഞിട്ട് ചത്ത കുട്ടിയെയും കൊണ്ട് തിരിച്ചുപോയ ബ്രാഹ്മണൻ ആറുമാസത്തിന് ശേഷം പത്താമത്തെ കുട്ടി ഗർഭിണിയായപ്പോൾ, പത്താമത്തെ കുട്ടിയെ അമ്മ ഗർഭിണിയായപ്പോഴത്തേക്ക് വിവരം അറിയിച്ചു. ഉടനെ അർജുനൻ വന്നു, അസ്ത്രങ്ങൾ എയ്തു, ഒരു വായു പോലും കടക്കാത്ത വിധത്തിൽ കുട്ടിയെ സംരക്ഷിച്ചു അർജുനൻ. ഈ സംരക്ഷണ കവലയത്തിനുള്ളിലായ കുട്ടി മരിക്കില്ല എന്ന് ഉറപ്പിച്ച്. ഈ പ്രാവശ്യം എന്താ പറ്റിയത്? എല്ലാ പ്രാവശ്യവും പ്രസവിച്ചതിന് ശേഷം കുട്ടിയെ കാണാനെങ്കിലും ഭാഗ്യമുണ്ട്, ഈ പ്രാവശ്യം എന്താ? അതുമില്ലായിരുന്നു. അന്ന് അർജുനൻ ബ്രാഹ്മണനൊരു വാക്ക് കൊടുത്തു, ഇനി അഥവാ എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യും. കുട്ടിയെ പുറത്തേക്ക് വന്നില്ലെന്ന് മാത്രമല്ല, കുട്ടി മരിച്ചുപോയി, അകത്ത് നിന്ന് രൂപം പോലും കാണാൻ പറ്റിയില്ല. ഉടനെ ഈ ബ്രാഹ്മണൻ അങ്ങോട്ട് ഇദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. താൻ എന്തൊട്ട് മനുഷ്യനാണോ, വീമ്പിളക്കി വന്നു, ഈ പ്രാവശ്യം കുട്ടിയെ പോലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വളരെയധികം പരിഹസിച്ചു. ഉടനെ അർജുനൻ ചെയ്താൽ അടുത്തൊരു ചിതയുണ്ടാക്കി അതിന് വലം വെച്ചുകൊണ്ടിരിക്കുമ്പം മധുരാപുരിയിൽ നിന്ന് കൃഷ്ണ ഭഗവാൻ അവിടെ എത്തുകയും ഭഗവാൻ പറഞ്ഞു, എന്തായാലും നീ മരിക്കാൻ വരട്ടെ, നിന്റെ കീർത്തി ലോകമെങ്ങും അറിയപ്പെടും, അതുകൊണ്ട് നീ എന്റെ കൂടെ വാ. ഭഗവാൻ തന്റെ സുദർശന ചക്രം നേരെ തൊടുത്തുവിട്ടു. അത് ചെന്ന് നിന്നത് എവിടെയാ? അതിന്റെ പുറകെ രണ്ടുപേരും യാത്ര ചെയ്ത് വൈകുണ്ഠപുരിയിൽ ചെന്നുകയായിരുന്നു. വൈകുണ്ഠത്തിലെത്തിക്കഴിഞ്ഞപ്പോ അവിടെ നിൽക്കുന്ന ഏതാ 10 കുട്ടികളും വിഷ്ണു ഭഗവാന്റെ അരികിൽ. അപ്പോഴാ പറഞ്ഞത്, എന്താ പറഞ്ഞേ, ഞാൻ ഈ കുട്ടികളെയൊക്കെ അപഹരിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാനാണ്. ഇതുപോലെ ഇവിടെ അയ്യാവ് സ്വാമികളുടെ മുമ്പിൽ നരനാരായണ രൂപത്തിൽ ചട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവന് ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച, വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്ന ആരൊക്കെയാണ്, കൃഷ്ണനും അർജുനനെയും പോലെയാണെന്നാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഉപദീകൃത്യ മധുരം ഫലജാലം മകർഷേ വ്യാധാതം പ്രണതിം ഭക്ത്യാ തപോയതിനായകവും സംയമസൃഷ്ടന്മാരിൽ അഗ്രേസനായിരിക്കുന്ന ബാലഭട്ടാരകസ്വാമിയും ശ്രീനാരായണ ഗുരുവും തൈക്കാട്ടയ്യാവു എന്ന മഹാമഹർഷി ശ്രേഷ്ഠന്റെ മുമ്പിൽ എന്താണ് ഒത്തേറെ മധുരഫലങ്ങൾ കാഴ്ചവെച്ച് ഭക്തിപൂർവ്വം നമസ്കരിച്ചു. ഉത്ഥാപ്യതം സമാസൃഷ്ട മുനീർ മോദഭരാനിത പാർശ്വരുഭയോ സ്വസ്യ സമുവേശയസ്സുമുഖം. തൈക്കാട്ടയ്യാവു എന്ന് പ്രസിദ്ധനായ ആത്മജ്ഞാനി രണ്ടുപേരെയും കണ്ടിട്ട് അത്യധികം സന്തുഷ്ടനായിട്ട് മധുരഫലങ്ങൾ കാഴ്ചവെച്ച ശ്രീ ഭട്ടാരക തട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുദേവനെയും എഴുന്നേൽപ്പിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തിട്ട് തന്റെ രണ്ടു വശത്തുമായി രണ്ടുപേരോടും ഇരിക്കുവാൻ കൽപ്പിച്ചു. അഥാനുജ്യകുശലം യുക്തേയുക്തിമതാംബര മുനീരാനന്ദ വിവശോ മന്ദമിത്തം സമബ്രവീത്. ന്യായവൈശേഷികങ്ങളായിരിക്കുന്ന അനവധി ശാസ്ത്രങ്ങള് യുക്തിപ്രധാനങ്ങളായിരിക്കുന്ന ശാസ്ത്രങ്ങളിൽ നൈപുണ്യം നേടിയിട്ടുള്ളവരിൽ പ്രമുഖനും ഉറച്ച തത്വജ്ഞാനത്തോടും ഇളകാത്ത ബ്രഹ്മനിഷ്ഠയോടും കൂടിയ ആത്മജ്ഞാനിയുമായ ആ അയ്യാവുസ്വാമികൾ ആനന്ദ പാരവശ്യത്തോടുകൂടിയവനായിട്ട് ഇപ്രകാരം പതുക്കെ പറഞ്ഞു. നീതോ നീദേവ ഭവേ ദുർമോ നവധീരസദോ കാംക്ഷിതം യദ്ഭവത്യാം തത് കർത്തും ജീവാമി കേവലം. അല്ലയോ സൗമ്യന്മാരായിരിക്കുന്ന സൗമ്യന്മാരെ, സാധുചരിതന്മാരായ ഞങ്ങൾ രണ്ടാളിലും വെച്ച് കൊണ്ടുവന്ന ആളിനെ പോലെ, നേതായവ കൊണ്ടുവന്ന ആളിനെ പോലെ കൊണ്ടുവരപ്പെട്ട ആൾ എനിക്ക് നന്നേ പരിചിതനാണ്. ആരാ കൊണ്ടുവന്നത്? ചട്ടമ്പി സ്വാമികൾ കൊണ്ടുവരപ്പെട്ട ആളാരാണ്? ശ്രീനാരായണ ഗുരു. ഞാൻ നിങ്ങൾ രണ്ടാളും എന്താഗ്രഹിച്ചുവോ അത് നടത്തുവാനായി മാത്രം ജീവിച്ചിരിക്കുന്ന ആളാണ്. ആരാണ് പറയുന്നത്? തൈക്കാട്ടയ്യാവു. വസതം വസതാവത്ര ദിവസാൻ കതിജിത്മുദ ലോകക്ഷേമാഭിലാഷോവാം സകലം സഫലോഭവേ. അല്ലയോ സൗമ്യന്മാരെ, നിങ്ങൾ രണ്ടാളും ഈ വീട്ടിൽ കുറേ ദിവസങ്ങൾ നിരന്തരമായി സന്തോഷത്തോടുകൂടി വസിച്ചാലും നിങ്ങളുടെ ലോകക്ഷേമാഭിലാഷം മുഴുവൻ സഫലമായി തീരും. നവാഗതോ യുവാ യോഗി നവോമി നദഗച്ഛന് ജഗതാം സ്ഥിതേ സ്തോയം ബഹുവാരമിഹാഗത. സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ എങ്ങനെയാണോ രാമകൃഷ്ണന്മാര് പഠിച്ചത് അതുപോലെയായി ആര് രണ്ടുപേരും? ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സാല്യ സൗമ്യന്മാരെ. പുതിയ ആൾ എന്ന നിലയിൽ വന്നു ചേർന്നിരിക്കുന്ന ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന യോഗി ഒരു തരത്തിലും എനിക്ക് പുതിയ ആളല്ല. എന്താണ്? ധർമ്മ സംസ്ഥാപനവും അധർമ്മ നിവാരണവും വഴി ലോകപരിപാലനം നടത്തുവാനായി എന്താ ആഗതനായി പലവട്ടം വന്നിട്ടുള്ള ആളാകുന്നു ആര്? ഈ ഇരിക്കുന്ന യോഗി. തസ്സാകായ വിധാനാർത്ഥി തസ്മൈ തിഷ്ഠി സമർപ്പിത തദോകം ശാന്തിമൃച്ചാതി ചരിതാർത്ഥ സുധാനിധി. അല്ലയോ സൗമ്യന്മാരെ, ലോകപരിപാലനത്തിനായി അവതരിക്കുന്ന ഭഗവാൻ ഹരിക്ക് സമുചിതമായിരിക്കുന്ന സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ എന്താണ് കാര്യാന്തരങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് അതിന് മാത്രം ഒരുങ്ങിയവനായിട്ട് ആ ഹരിയെ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മൂലം ചാരിതാർത്ഥ്യത്തിന്റെ പാൽക്കടലായി തീർന്നിട്ട് പരമമായ ശാന്തിയെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു, പരമശാന്തി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു. തപസാ സഞ്ജിതം കിഞ്ചിത് മയ്യസ്ഥി സകലം ചെയ്തത് സംഗ്രാമേതി നിവൃതം തസ്മിൻ അസ്മിൻ മഹാത്മനി. അല്ലയോ ശാന്തന്മാരെ, ഞാൻ തപസ്സുകൊണ്ട് നേടിയ അല്പം സുഹൃതം എന്റെ പക്കലുണ്ട്. ഞാൻ അത് മുഴുവൻ ധർമ്മ സംസ്ഥാനത്തിനായി അവതരിച്ചിരിച്ച് അഭിവന്ദ്യനായ മഹാത്മാവിൽ വിധിപൂർവം സംക്രമിപ്പിക്കുന്നതാണ്. അത ദിവ്യേ മുഹൂർത്തേത് സംപ്രാപ്തേ സ ഋഷീശ്വര തസ്മയേതി വര്യണ്യായ ബ്രഹ്മവിദ്യാ ഉപാദശ. അനന്തരം ഋഷിശ്രേഷ്ഠനായ തൈക്കാട്ടയ്യാവ് ഒരു ദിവ്യമായൊരു മുഹൂർത്തം സംപ്രാപ്തമായി തീർന്നപ്പോൾ ഈ സംയമനിഷ്ഠന്മാരിൽ അഗ്രേസരനായ ശ്രീനാരായണ ഗുരുവിനായിക്കൊണ്ട് ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചു. പ്രതിബദ്ധകരാന്തേഷാൻ പരിഹർത്തുമശേഷത സംഘം യോഗം സമുദ്രം ച പുനഃപ്രാശിക്ഷയൻ മുനി. ബ്രഹ്മജ്ഞാനിയായ യാവുസ്വാമി ദോഷങ്ങളേതുമില്ലാത്ത ബ്രഹ്മജ്ഞാനത്തെ, മോക്ഷസിദ്ധിയെ തടയുന്ന ദോഷങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടു ബ്രഹ്മജ്ഞാനത്തെ നിശേഷം ദോഷങ്ങളെ പരിഹരിക്കുന്നതിനായിക്കൊണ്ട് യമനിയമായികളാകുന്ന അംഗങ്ങളെയും കേതിരി മുദ്രകളെയും കൂടിയ യോഗത്തെയും ശ്രീനാരായണ ഗുരുദേവനായിക്കൊണ്ട് ഉപദേശിച്ചു. യോഗീന്ദ്രം യോഗനാഥം ദം യോഗസിദ്ധിപ്രദം ഗുഹും ഉപാസിതം നിശേനിദേശം ച തസ്മൈ പ്രാതധൃതീശ്വര. ഋഷിമാരിൽ അത്യധികം ശ്രേഷ്ഠനായിരിക്കുന്ന അയ്യപ്പസ്വാമികൾ യോഗാഭ്യാസങ്ങളിലെല്ലാം തന്നെ പ്രമുഖനും യോഗശാസ്ത്രജ്ഞന്മാരിൽ അഗ്രേസനും യോഗാപരിശീലനം കൊണ്ട് ലഭ്യമായ അണിമാദി സിദ്ധികൾ നൽകുന്നവനുമായ ശ്രീ സുബ്രഹ്മണ്യനെ ഉപാസിക്കുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരുവിന് എന്ത് ചെയ്ത് വേണ്ട ഉപദേശങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു. തൈക്കാട്ടയ്യാവുസ്വാമി ഭയങ്കര അത്ഭുത സിദ്ധനായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്നതെന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് എന്നും വൈകിയാണ് വരുന്നത്. ഇപ്പൊ ഇംഗ്ലീഷുകാർക്ക് സമയനിഷ്ഠയുള്ളവരാണ്. അപ്പൊ എന്നും വൈകി വരുന്ന ഇദ്ദേഹത്തെ വഴക്ക് പറയും. അപ്പൊ ഇനി ഇന്നും വൈകി വരും വരട്ടെ എന്ന് വിചാരിച്ച് നല്ലത് തന്നെ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ തൈക്കാട്ടയ്യാവ് സ്വാമികൾ ഓഫീസിലെത്തി വന്ന സമയത്ത് ഇവര് ഇംഗ്ലീഷുകാര് ചോദിച്ചു, ഇപ്പൊ എത്ര മണിയായി എന്ന് ചോദിച്ചു. അങ്ങ് തന്നെ പറയൂ എത്ര മണിയായി, നിങ്ങളിപ്പോ അരമണിക്കൂർ വൈകിയാ വന്നിരിക്കുന്നേ. ഞാൻ അരമണിക്കൂറൊന്നും വൈകിട്ടില്ല, അങ്ങ് സമയം നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ എന്താ, നേരത്തെ നോക്കിയതുപോലല്ല. ഇപ്പൊ നോക്കിയപ്പോ നേരത്തെ 10:30 ആയിരുന്നെങ്കിൽ ഇപ്പൊ 10 മണിക്ക് ഇരിക്കുന്നു ക്ലോക്ക്. ഇങ്ങനെ പല അത്ഭുതങ്ങളും കാട്ടിയിട്ടുള്ള ഒരു ദിവ്യ വ്യക്തിയാണ് തൈക്കാട്ടയ്യാവ് സ്വാമികൾ. ശിവന്റെ സ്വരൂപം തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തീർത്ഥയാർത്ഥം സമാപാഭ്യ ഗുഹോപാസ്യം വിദായച്ച പ്രവൃത്തി ലോകലക്ഷാർത്ഥം പ്രയസ്തേതി സ്വബ്രവീത്. അയ്യാവ് സ്വാമി സന്യാസി ശ്രേഷ്ഠനായ ശ്രീ ഗുരുദേവനോട് തീർത്ഥയാത്ര സമാപ്തമാക്കിയിട്ട് ഗുഹോപാസനയും ലോകരക്ഷയ്ക്കായി പ്രയത്നിച്ചാലും എന്ന് പ്രകാരം പറഞ്ഞു. യാവസിദ്ധികരം മാർഗം ആരൂഢസ്യാദയം യതി താവസ്സഹായകത്തിഷ്ടേത്യാധിഷ്ഠച്ച ശിശുർമുനി. ചട്ടമ്പി സ്വാമികള് യുവസന്യാസിയാകുന്ന ശ്രീനാരായണ ഗുരുദേവനും സിദ്ധികരങ്ങളായ മാർഗങ്ങളെ ഒരു യാതൊരുവിധ ദോഷവും വരാത്തവണ്ണം എത്തിക്കഴിയുന്നതുവരെ സമുചിതങ്ങളായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനായി നിലകൊണ്ടാലുമെന്ന് തൈക്കാട്ടയ്യാവുസ്വാമി ചട്ടമ്പി സ്വാമികളോട് ഉപദേശിച്ചു. തദപ്രണിതി സ്തോത്രേ ദക്ഷിണാഭിച്ചതം മുനി പ്രീതം കൃത്വ ഗുരുപ്രായ കാല. രണ്ടുപേരും അയ്യാവുസ്വാമികളിന് ഉപദേശം ലഭിച്ചതിൽ പിന്നെ രണ്ടുപേരും എന്ത് ചെയ്ത് ഉപദേഷ്ടാവായ അയ്യാവുസ്വാമികളെ സ്തോത്രങ്ങൾ കൊണ്ടും ദക്ഷിണാദി നമസ്കാരങ്ങൾ കൊണ്ടും സന്തോഷവാനാക്കിയിട്ട് അവിടെ നിന്നും പോയി. ഗോകർണാന്താനി ദിവ്യാനി ക്ഷേത്രാണി സ്യവിഭക്തിത ഗുരു സഹ്യാദ്രിമുല്ലംഗ്യ പ്രയോ പ്രസ്തുത സ്ത്രീയ. ശ്രീനാരായണ ഗുരുദേവൻ പ്രസിദ്ധന്മാരായ സഹായന്മാരെ ഓർത്ത് ഗോകർണ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളെ ഭക്തിപൂർവ്വം സന്ദർശിക്കുകയും ഉപാസിക്കുകയും ചെയ്ത ശേഷം സഹ്യപർവ്വതം കടന്ന് പ്രയാണം ആരംഭിച്ചു. മധുരാധിഷ്ഠിതം ദേവീം മീനാക്ഷിം തുവ്രീശ്വരീം ഭൂതിയാമാസ സഹഗുരു സ്തോത്രപുഷ്പൈ മനോഹരീം. ഇങ്ങനെ സഞ്ചാരം ആരംഭിച്ച ശ്രീനാരായണ ഗുരുദേവൻ മധുരയിൽ കുടികൊള്ളുന്ന സാക്ഷാൽ ത്രിവേശ്വരിയായിരിക്കുന്ന മീനാക്ഷി ദേവിയെ മനോഹരങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ട് പുഷ്പങ്ങൾ കൊണ്ടും പൂജിച്ചു. പ്രണാമം ശതശകൃത്ത സുന്ദരേശ്വര സന്നിധോ ആത്മാനം ഭൂതമാതന്നും തദോ യോഗി സനരിയയും. യോഗിയായ ശ്രീനാരായണ ഗുരു മീനാക്ഷി ക്ഷേത്രത്തിൽ തന്നെ പ്രതിഷ്ഠിതനും സുന്ദരേശ്വരപ്രതിമമായ ശിവന്റെ മുമ്പിൽ അസംഖ്യം നമസ്കാരങ്ങൾ ചെയ്ത് ക്രിയ കൊണ്ട് ആത്മാവിനെ പാവശൂന്യമാക്കി തീർത്തിട്ട് അവിടം വിട്ട് പോയി. ശ്രീരംഗം പ്രാപ്യ ദേവേശം ശ്രീവത്സാഞ്ചിതവക്ഷിതം ശ്രീപതിം പ്രണവത്യാദ ദിങ്കിടാദിഞ്ജഗാമസ. ശ്രീനാരായണ ഗുരുദേവൻ ശ്രീരംഗക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ട് ശ്രീവത്സം എന്ന അടയാളത്തോടുകൂടി മാർവിടമുള്ള ദേവന്മാർക്ക് അധിപതിയായിട്ടുള്ള ലക്ഷ്മിവല്ലവനുമായ ശ്രീരംഗനാഥനെ നമസ്കരിച്ചിട്ട് അതിനുശേഷം തിരുപ്പതിയിലുള്ള വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്കാണ് പോയത്. അദ്രേരതിഥിക്ക് അതേ അതിഥ്യകം തുംഗസ്തത്ത ശൃംഗവിരാജിതം അധ്യാസീനം ഹരിംപ്രാപ്യ ഗുരുധ്യാനവരോവിഭൂം. സമുന്നതങ്ങളായിരിക്കുന്ന ഏഴ് കൊടിമുടികളാൽ ശോഭിക്കുന്ന മുകൾ പരുപ്പിൽ പ്രതിഷ്ഠിതമായി വിലസുന്ന വെങ്കടേശ്വരനെ, വെങ്കടാചലപതിയെ എന്ന പേരിൽ പ്രസിദ്ധനായ വിഷ്ണു ഭഗവാനെ ചെന്ന് ദർശനം നടത്തി ധ്യാനപരനായി ശോഭിച്ചു. ശാന്താന്തക്കരണേന കാന്തി ഭൂരേഹന്ത മനോഹരി അനന്തശയനം ലക്ഷ്മീവല്ലവം സുസമീക്ഷത. ധ്യാനമഗ്നായി തീർന്നതിനു ശേഷം ഗുരുദേവന് അന്തക്കരണം ശാന്തമായി തീർന്നപ്പോൾ മനോഹരമായ ഒരു കാന്തി പ്രവാഹത്തിൽ ലക്ഷ്മീവല്ലവന് തന്റെ അനന്തതയെ അനന്തനിൽ പള്ളികൊള്ളുന്ന ലക്ഷ്മീപതിയായ വിഷ്ണുവിനെ ദർശിക്കുകയുണ്ടായി. ദിവസാൻ സപ്തദത്രസ്വം ധ്യാനലീനം യതീശ്വരം അരക്ഷൻ ജാഗരൂഹത്വം തത്വജ്ഞാതേ സഹായക. ആധ്യാത്മീയ തത്വങ്ങളെക്കുറിച്ച് അറിവുള്ളവരായ ആ സഹായകന്മാർ താൽപര്യത്തോടും ശ്രദ്ധയോടും കൂടിയവരായിട്ട് ഏഴ് ദിവസം നിരന്തരമായി ആ ക്ഷേത്രനടയിൽ നിർവികൽപ്പ സമാധിയിൽ ലയിച്ച് ഇരുന്ന സംയമിശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരുദേവനെ ക്ഷേത്രത്തിലുള്ള ദേവതകൾ രക്ഷിച്ചു പോന്നു. പൂജകാപൂജ്യ ചരിത ദേവമന്ദിരപാലക പൂജയാമാസുരഭ്യേദ്യ പൂജനീയം മഹാഗുരും. ബഹുമാന്യങ്ങളായിരിക്കുന്ന ജീവവൃത്തികളോടുകൂടിയവരും ക്ഷേത്രം നിർവഹിച്ചു പോരുന്നവരുമായ അർച്ചകന്മാര് പൂജനീയനായ ആരാലും പൂജിക്കപ്പെടുവാൻ യോഗ്യനായ ധർമ്മോപാധ ഉപാസ്ഥയിൽ അഗ്രേസരനായ ശ്രീനാരായണ ഗുരുദേവനെ ക്ഷേത്രപാലകന്മാരും ക്ഷേത്ര പൂജാരികളും ചേർന്ന് ഭക്തിപൂർവ്വം പൂജിച്ചു. തേതമഞ്ചം സമാരോപ്യ ഗുരും കമലലോചനം സാദോദ്യ കീർത്തനാലാവേ നിന്നുർഗർഭഗൃഗാന്തിയം. തിരുവെങ്കടേശ്വര ക്ഷേത്രത്തിലെ അർച്ചകന്മാര് കമലലോചനമായ താമരപ്പൂമിന്റെ ഇതിൽ പോലെ സുന്ദര കണ്ണുകൾ ഉൾപ്പെട്ട വൈഷ്ണവഭാവമുള്ള ശ്രീനാരായണ ഗുരുവിനെ മഞ്ചത്തിൽ കയറ്റിയിരുത്തിയിട്ട് വാദ്യമേളങ്ങളോടും കീർത്തനാലാപങ്ങളോടും കൂടി ക്ഷേത്രനകത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗർഭഗൃഹത്തിന്റെ സമീപം വരെ കൊണ്ടുപോയി. അവരാരായിട്ടാ കാണുന്ന ഗുരുദേവന്? വെങ്കടാചലപതി അഥവാ വിഷ്ണു ഭഗവാനായിട്ട് കണ്ടു. സ്ഥാവരം രൂപമാതായ വിലസന്തം രമാപതി തത്ര സംപൂജ്യ യോഗീന്ദ്ര ശാന്താന്തകരണോഭവ. യോഗിശ്രേഷ്ഠനായ ശ്രീനാരായണ ഗുരുദേവൻ, ജ്ഞാനദൃഷ്ടിയുടെ പരമകോടിയെ പ്രാപിച്ച ശ്രീനാരായണ ഗുരുദേവൻ വെങ്കടേശ്വര മന്ദിരത്തിൽ സ്ഥാവരമായ സ്വരൂപം കൈക്കൊണ്ട് ശോഭിക്കുന്ന വിഷ്ണു ഭഗവാനെ വഴിപോലെ പൂജിച്ചിട്ട് സങ്കല്പവികൽപ്പാദികളാകുന്ന വൃത്തികളില്ലാതായും ശമതമാതി സമ്പന്നനുമായി അന്ധകരണത്തിനോടുകൂടിയവനായി തീർന്നു. തദസ്സഹചരൈനാസാകം നിർഗച്ഛൻ ഗുരുസത്തമം ഭക്തസംഗാനുഗതാനനുഗ്രഹ്യ നിവർത്തേ. അനന്തരം തന്റെ അനുചരന്മാരോടുകൂടി തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ഗുരു അനേകായിരം പേര് അവിടെ ഗുരുവിനെ കാണാൻ വന്നു. വന്നവരെല്ലാം ആരായിട്ട് കണ്ടു ഗുരുവിനെ? വെങ്കടാചലപതിയായി തന്നെ കണ്ടു. അവരാലെല്ലാം സേവിക്കപ്പെട്ട ഗുരു വെങ്കടാചലപതിയുടെ സ്ഥാനത്ത് തന്നെ ഇരുത്തി എല്ലാവരും ഗുരുദേവന്റെ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങി. അതിനുശേഷം ഗുരു അവരെയെല്ലാം അനുഗ്രഹിച്ചിട്ട് എന്ത് ചെയ്ത്? ഭക്തി പ്രകടനത്തിന് വേണ്ടി അദ്ദേഹത്തെ പിന്തുടരുന്നവരായ ഭക്തജനങ്ങളുടെ കൂട്ടങ്ങളെ അവർക്ക് അഭിലേഷിക്കുന്ന സിദ്ധി ഉണ്ടാകുമാറ് അനുഗ്രഹം നൽകിയിട്ട് അവരെയെല്ലാം തന്നാലെ പിന്തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ചു. വെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ഗുരു അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം എന്ത് ചെയ്ത്? ഗുരുദേവനോടൊപ്പം കൂടി. ഗുരുദേവൻ എന്ത് ചെയ്ത്? അവരെയെല്ലാം തിരിച്ച് ക്ഷേത്രത്തിലേക്ക് അയച്ചിട്ട് യാത്ര പിന്നെ ആരംഭിച്ചു. പ്രയാഗം പ്രാപ്യമിലെ ത്രിവേണി സംഗമേ പുന പാവനാത്മാ ഗുരു സ്നാത്വ ഗുണാതീതവദമ്യയോ. സ്വതേ പരിശുദ്ധനാണ് ഗുരുവെങ്കിൽ കൂടിയും തന്നെ പിന്തുടരുന്നവർക്ക് പാപശാന്തിയും പുണ്യവായ്പും ഉണ്ടാകുവാൻ പോരുന്നവനായ ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്ത്? തിരുപ്പതിയിൽ നിന്ന് തിരിച്ച ശേഷം പ്രയാഗമെന്ന സുപ്രസിദ്ധമായ പുണ്യതീർത്ഥം പ്രാപിച്ചിട്ട് അവിടെ ചെന്ന പാവനമായ ത്രിവേണി സംഗമത്തിൽ ഗംഗാ യമുന സരസ്വതിയുടെ സംഗമസ്ഥാനത്തിൽ എന്ത് ചെയ്ത്? പ്രസിദ്ധി പറ്റ അഭിവൃദ്ധഘട്ടത്തിൽ ഗുരുദേവൻ ഗുണാതീതൻ എന്ന നിലയിൽ വർദ്ധിച്ചു പോന്നു. ഏകദേശം ഋഷികേശിൽ നിന്ന് 10-100 കിലോമീറ്റർ 150 കിലോമീറ്റർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ത്രിവേണി സംഗമസ്ഥാനത്ത് എന്ന് ആ പുണ്യ തീർത്ഥത്തിൽ ആരുകൊള്ളിച്ചു ശ്രീനാരായണ ഗുരുദേവൻ. യദീയ ദിവ്യ സൗന്ദര്യ നിർണയായ നഗൽപദേ ദാ കാളിദാസ കവീന്ദ്രസ്യ പ്രതിഭാവി വടിയസി. കാളിദാസ കവിയുടെ ക്രാന്തദർശിത്വം കൊണ്ട് എത്ര ഏത് വസ്തുവിനെയും വസ്തുതയും സമ്പൂർണവും സരസവും സൂക്ഷ്മവുമായി വർണ്ണിക്കുവാനുള്ള സമർത്ഥവും കവിത്ത ബീജഭൂതവുമായ സംസ്കാരത്തെ നിർവചിക്കപ്പെടുന്ന ശക്തിവിശേഷം പോലെയും പ്രയാഗത്തിന്റെ സൗന്ദര്യം എത്രയെന്ന് പരിച്ഛേദിക്കുവാൻ സമർത്ഥമല്ലാതിരിക്കുന്നുവോ ശ്രീനാരായ പ്രയാഗത്തിൽ എത്തിത്തീർന്നിട്ട് ശ്രീനാരായണ ഗുരുദേവൻ പാവനമായ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് ഗുണാതീതനായി വർത്തിച്ചു. ദാനാദിക്ക സമായാതെ സ്രന്ദേ തീർത്ഥാടകെ സദേ പൂർണയോഗി നഹിജാനാദി വിജനത്വം കഥാജന. പ്രയാഗമെന്ന് പറയുന്ന ആ തീർത്ഥത്തിലെ നാനാദിക്കുകളിൽ നിന്നും വന്നു ചേരുന്നവരും സഞ്ചാരം കൊണ്ട് ക്ലേശിച്ചവരുമായ തീർത്ഥാടകന്മാരാൽ അല്ല എപ്പോഴും നിറഞ്ഞ പൂർണ്ണ നിറഞ്ഞതായിട്ട് ഒരിക്കലും വിജനമെന്ന നിലയിൽ അറിയാറേയില്ല അവിടെ. അപ്രകാരമുള്ള പ്രയാഗ തീർത്ഥത്തിൽ എത്തിച്ചേർന്ന ഗുരു ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തിട്ട് ഗുണാതീതനായി വർത്തിച്ചു. മഹീന്ദ്ര ദിഗ്ഗയാത്ത സർവലോക വിഭൂതയ എത്ര സർവസ്വദാനേന ഭൂതാത്മാനോ വിഭുവില. സൈന്യസമേതം പുറപ്പെട്ട് എല്ലാ രാജാക്കന്മാരുമായി യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് അവരിൽ നിന്ന് കപ്പം വാങ്ങി ചക്രവർത്തിമാരാകുന്ന രാജാക്കന്മാരുണ്ട്. അവരുടെ വിജ്ഞാനത്തെ ദിഗ്വിജയമെന്നാണ് പറയപ്പെടുന്നത്. അപ്രകാരം ദിഗ്വിജയം സർവലോക സമ്പത്തുകളും സ്വാധീനമാക്കിയ ഭാരതത്തിലെ ചക്രവർത്തിമാർ യാതൊരു പ്രയാഗഘട്ടത്തിൽ വിശ്വജിത്ത് എന്ന യാഗം കഴിച്ച് അതുവഴി സ്വാധീനത്തിലുള്ള സകല സമ്പത്തുകളും ദാനം ചെയ്തതിനാൽ പുണ്യാത്മകളായി പ്രശോഭിച്ചു എന്ന് പ്രസിദ്ധമാണ് ആ പ്രയാഗമെന്ന് പറയുന്ന തീർത്ഥസ്ഥലം. ഗംഗായമനയോർ യോഗ സരസത്യാസഹോദിത സംസാരിണോഭി താം മക്താൻ യോഗാരൂഢാസ്തനോദി. സരസ്വതി നദിയോട് ചേർന്നുണ്ടായ ഗംഗാനദിയുടെയും യമുനാനദിയുടെയും സംഗമമായിരിക്കുന്ന ത്രിവേണി സംഗമം, അതിൽ മുഴുകുന്നവരെ, അത് സ്നാനത്തെ വിധിപ്രകാരം സ്നാനം ചെയ്യുന്നവരെ, അജ്ഞാനം നിമിത്തം സംസാരത്തിൽ മുഴുകിക്കിടക്കുന്നവരാണെങ്കിൽ പോലും ആത്മജ്ഞാനത്തിന്റെ പരമമായ കോടിയെ പ്രാപിച്ച് ജീവൻ മുക്തന്മാരായി തീരുമെന്നുള്ള കാര്യം പ്രസിദ്ധമാണ്. അപ്പൊ ഇനി അടുത്ത് നിങ്ങൾ യാത്ര ചെയ്യേണ്ട എവിടേക്കാണ്? ത്രിവേണി സംഗമത്തിലേക്ക് യാത്ര ചെയ്യണം. പറഞ്ഞ വശം ഋഷികേശെങ്കിലും പോയി കണ്ടിരിക്കണം. ഋഷികേശില് അരിയപ്പുറത്ത സ്വാമികൾ എല്ലാ വർഷം തോറും 10 ദിവസത്തെ പഠന ക്യാമ്പ് നടത്താറുണ്ട്. അപ്പൊ അവിടെ പോയി ഋഷികേശിൽ കുളിക്കുകയും പഠന ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്യാവുന്ന ഉത്തമമായ കാര്യം. അല്ലാണ്ട് തന്നെ ദർശനം നടത്താൻ എപ്പോ വേണേലും നമുക്ക് പോകാവുന്നതാണ്. യദ്വിലാസ സ്മൃതിർവ്യാസം ചകാര കവിവേദസം രസഗീതാ ഗുരുപ്രാപ ഗുരുർജന്മഭവം തഥ. ത്രിവേണി സംഗമത്തിൽ സ്നാനം കഴിച്ച ശേഷം ശ്രീനാരായണ ഗുരുദേവൻ യാതൊരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാവിലാസങ്ങളെപ്പറ്റിയുള്ള സ്മരണ പുരാണ ബ്രഹ്മർഷിയായ പരാശര വ്യാസനെ പഞ്ചമവേദമെന്ന പോലെ പ്രസിദ്ധമാക്കി തീർത്ത ഇതിഹാസ കാവ്യം, മഹാകാവ്യമായിരിക്കുന്ന മഹാഭാരതം രചിച്ച കവിവേദസ് എന്ന സമുചിതമായ സ്ഥാനത്തിന് അർഹനാക്കി തീർത്ത ഗീതോപദേഷ്ടാവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മഭൂമിയായ മധുരാപുരിയിലേക്ക് ആരുപോയി ശ്രീനാരായണ ഗുരുദേവൻ യാത്രയായി. യമുനാ മാരുതോദ്ധൂത ശിരാസ്തരഭൂവദൻ സ്വാഗതം ഗുരുവേ തത്ര മധൂരൈഹസ്വരൈഹി. തിരുപ്പതി ചെന്നപ്പോഴും ഗുരുദേവനെ അവിടെ ഉള്ളവർ ആരായിട്ട് പൂജിച്ചു? വെങ്കടാചലപതിയായിട്ട്. ഇവിടെ ആരായിട്ട് പൂജിക്കുകയാണ്? സാക്ഷാൽ കൃഷ്ണ ഭഗവാനായിട്ട്. മധുരാപുരിയിൽ ചെല്ലുന്ന ദിവ്യന്മാരെ എല്ലാം അങ്ങനെയാണ്. മധുരാപുരിയിൽ യമുനാനദിയിൽ നിന്ന് വീശുന്ന കാറ്റിൽ ഇളകിയാടുന്ന ശിഖരങ്ങളോടുകൂടിയ വൃക്ഷങ്ങൾ, മനോഹരങ്ങളായ ശബ്ദങ്ങളൊക്കെ തന്നെ അവിടെ സന്ദർശിക്കാനെത്തിയ ഗുരുദേവനെ സ്വാഗതം ചെയ്യുന്ന പോലെയായിരുന്നു. മധുരാപുരിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം ജപിക്കുന്ന പോലെയാണ് മരത്തിലെ ചില്ലകളിലെ ഇലകൾ ചലിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പോയിട്ടുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു വലിയ ശക്തി അവിടെ നിലനിൽപ്പുണ്ട് ഇപ്പോഴും. അങ്ങനെയുള്ള മധുരാപരിയിൽ വൃക്ഷലതാദികൾ പോലും ശ്രീനാരായണ ഗുരുദേവിന് സ്വാഗതം ചെയ്തു. കൃഷ്ണപാദാബ്ജ സംശ്രേഷ രസധാരാജുഷൂദതു മാർഗപ്രദമ തസ്മൈ മഞ്ജുരോമാചഗഞ്ജുഗം. ആ മധുരാപുരിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മോഹനങ്ങളായ പാദങ്ങളുടെ സംശ്രേഷമേറ്റ് നിമിത്തമുണ്ടായ അറുതിയില്ലാത്തത് ഇന്നും തുടരുന്നതുമായ ആനന്ദപ്രഭാതത്തോട് കൂടിയായ രാജവീഥികള് ആ ശ്രീനാരായണ ഗുരുദേവന് ആദ്യമായി മനോഹരമായ രോമാഞ്ചമാകുന്ന കവചത്തെ ദാനം ചെയ്തു. കൃഷ്ണഭഗവാൻ സഞ്ചരിച്ച ആ പുണ്യഭൂമിയിലൂടെ ഗുരുദേവൻ സഞ്ചരിക്കുമ്പോൾ ഗുരുദേവനുണ്ടായ അനുഭവം എന്താ? സാക്ഷാൽ കൃഷ്ണഭഗവാനായി തന്നെ തോന്നി. മധുരാ മാധുരീ ഭക്തി മാഹാത്മ്യാഖ്യാവിനീ പുരി സമർത്ഥ പുരുഷാർത്ഥൈ സ്വജനൈ സ്വസ്ഥൈ മമോമുദ. മാധുരി ഭക്തിയുടെ പ്രേമിയായിരിക്കുന്ന ഭക്തിയുടെ മാഹാത്മ്യം എന്തെന്ന് പ്രഖ്യാപനം ചെയ്യുന്ന മധുരാപുരി എല്ലാ പുരുഷാർത്ഥങ്ങളെയും സമർത്ഥമായ നിലയിൽ നേടിയിട്ടുള്ള സ്വന്തം ജനങ്ങളെക്കൊണ്ട് ആ ശ്രീനാരായണ ഗുരുവിനെ സന്തോഷിപ്പിച്ചു. എല്ലാവരോടും സൂചിപ്പിക്കുകയാണ്, നാളെ നമ്മൾ വായിക്കുന്ന ശ്രീനാരായണ വിജയത്തിലെ ഭാഗം സുബ്രഹ്മണ്യ ഉപാസനയും സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രത്യക്ഷപ്പെടലുമാണ്. ആ ഭാഗം നമ്മുടെ സംസ്കൃതം അനുസരിച്ചാണ് യജ്ഞത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ആ ഭാഗം വായിക്കുന്നുണ്ട്. നാളെ കൂട്ടമായ മൃത്യുഞ്ജയ ഹോമം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പൊ താല്പര്യമുള്ള ആളുകൾ കൗണ്ടറിൽ നിന്ന് ചീട്ടുകൾ എഴുതി മൃത്യുഞ്ജയ ഹോമത്തിന് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ യജ്ഞമെന്ന് പറയുന്നതിനകത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുമനസ്സുകളുടെയും സഹകരണം കൊണ്ടാണ് ഈ യജ്ഞം നടത്തേണ്ടത്. സപ്താഹങ്ങളെല്ലാം നിങ്ങളുടെ ഭക്തിയും സഹായങ്ങളും കൊണ്ടാണ് നടത്തേണ്ടതുകൊണ്ട് കാര്യപ്രാപ്തിയുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതിനു വേണ്ടുന്ന സഹായങ്ങൾ. പഴയ കാലത്ത് യജ്ഞങ്ങൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും ചക്ക, മാങ്ങ, തേങ്ങ, അരി, പഞ്ചസാര തുടങ്ങിയിരിക്കുന്ന സാധനങ്ങളെല്ലാം ഭക്തന്മാർ കൊണ്ടുവന്ന് സമർപ്പിക്കുമായിരുന്നു. നിങ്ങളത് എടുത്തുകൊണ്ട് വരണമെന്നില്ല, അതിനു വേണ്ടുന്ന തുക അന്നദാന നിധിയിലേക്ക് നമ്മുടെ യജ്ഞ കൗണ്ടറിൽ അടച്ച് അതിനോട് സഹകരിക്കണമെന്ന്. ഇതിന്റെ പരിപൂർണ വിജയത്തിന് എല്ലാവരുടെയും സഹകരണമാണ് ആവശ്യം. ചെമ്പഴന്തി ഗ്രാമത്തിലെ ഈ ഓരോ മൺതരിയിലും നിറഞ്ഞു നിൽക്കുന്ന നാരായണ ഗുരുദേവന്റെ ദിവ്യ ചൈതന്യം അത് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഗ്രഹീതമാക്കി തരുന്ന ഒരു വേദി കൂടിയാണ് ഈ യജ്ഞവേദി എന്ന് പറഞ്ഞാൽ ഈ 7 ദിവസവും ഗുരുദേവൻ ശിവഗിരിയിൽ നിന്ന് എവിടെയുണ്ടാവും? നമ്മുടെ ഗുരുകുലത്തിൽ തന്നെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യപ്രദായിനിയായിരിക്കും എന്നാണ് ഭാഗവത സപ്താഹത്തിന്റെ ഞങ്ങളുടെ വിശ്വാസവും ഈ ശാസ്ത്രത്തിന്റെ വിശ്വാസവും. നമ്മളെല്ലാം ഗുരുദേവനോട് ഇപ്പൊ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവൻ ജനിച്ച കാലം തൊട്ട് നമ്മൾ ഗുരുദേവനോടൊപ്പമാണ്. അത്രയും ഭാഗ്യം സിദ്ധിച്ച ഒരാളും ഭാരതഭൂമിയിൽ ഉണ്ടാകില്ല. കാര്യം എന്താ? ജനിച്ചപ്പോ തൊട്ടുള്ള കഥകൾ കേട്ട് കേട്ട് നമ്മുടെ മനസ്സ് മുഴുവൻ എവിടെയാണ്? ഗുരുദേവനോടൊപ്പമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെല്ലാം പുണ്യാത്മാക്കൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഇനി കൂടുതൽ കൂടുതൽ ഉണ്ടാകണം. മൂന്നാമത്തത്, ഇതിലെയും വലിയൊരു വേദി നമുക്കുണ്ടാക്കാൻ സാധിക്കണം. അതിനെല്ലാവരും കൂടെ നല്ലവണ്ണം പ്രയത്നിച്ച് ഇതിന്റെ ഏറ്റവും നല്ല നടത്തിപ്പിനും വിജയത്തിനുമായിട്ട് സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ മലയാളത്തിന്റെ ഭാഗം കേൾക്കുക. നാളെ 11 മണിക്കാണ് മൃത്യുഞ്ജയ ഹോമം വരിക. അപ്പൊ അതിൽ പങ്കെടുക്കുവാൻ എല്ലാവരും കുടുംബസമേതം വന്ന് പങ്കെടുത്ത് അതെല്ലാം വിജയിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ്. നാളെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഉപാസനയും പ്രത്യക്ഷപ്പെട്ടലുമാണ്. അപ്പൊ അതിനനുസരിച്ച് എല്ലാവിധ ഫലങ്ങളും നമുക്കുണ്ടാകുകയും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഇവിടെയും സുബ്രഹ്മണ്യസ്വാമി പ്രത്യക്ഷപ്പെടുന്ന ദിവസമാണ് നാളെ എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലയാളം കേൾക്കാം. 136-ാമത്തെ പേജ്.
ചിന്തിച്ചു ചിന്തിച്ചു സന്താപമഗ്നനായി ചിന്താമണി സാന്ത്വനായി നാരായണൻ ബാഹ്യമായുള്ള അവയെല്ലാം മറന്നിട്ട് ബോധാനുവർത്തി വസിച്ചു നിരന്തരം ഏവം മഹാമതീനാണു മഹാവിഷ്ണു സേവകനായിങ്ങു വാഴുന്ന നാളതിൽ മാമുനിമാർക്ക് പ്രത്യക്ഷനെന്നാകിലും മാധവനെ ഗദാ പ്രത്യക്ഷമായിത് കംസന്ന പ്രത്യക്ഷ ശത്രുവതാകുന്നു ഹംസാഗ്രഗണ്യൻ പ്രശാന്തിതൻ സുന്ദരൻ കാർവർണ്ണനാകുന്ന ശ്രീകൃഷ്ണ ബാലകൻ കാമിതമേകാനണഞ്ഞുകുറുവന്തികെ കോമളമായുള്ള പീലിതൻ കണ്ണുകൾ ഓങ്കാരൂപം വരച്ചതായി തീർന്നിത് ശീർഷത്തിങ്കലായി വേദാന്താർത്ഥ വിജ്ഞാനമാർഷധർമ്മം പരം ചിന്ത ചെയ്തിടുവൻ ദേവവൃന്ദം സദാ ഇന്ദ്രനും മൊത്തങ്ങു ദേവപുഷ്പം താനും മെയ്യിലർപ്പിക്കുന്നു ഇന്ദ്രനീലത്തിനു നാണം വരുത്തുന്ന ഇന്ദീവരപ്രഭമായുള്ള കാന്തിയും സ്വന്ദ്രസമാനമിയെന്നുള്ള നെറ്റിയും ചന്ദിക മന്ദസ്മിത ആനന കാന്തിയും നീലാപവിദ്യുത് പ്രഭാപൂരമായുള്ള നീലകളേവരൻ ചാടിക്കളിക്കുന്നു വേണുവില്ലൂതിധ്വനിക്കുന്ന വേദാന്ത സൂക്തങ്ങൾ പാരിൽ പരത്തി വിളങ്ങുന്നു ദിവ്യമാലകൾ അണിഞ്ഞതിൻ സൗരഭ്യമെങ്ങും പരത്തി മരുന്നു ബാലകൻ കങ്കണ കിങ്കിണി കേയൂരമണ്ഡിതൻ കോമളമായി കീളിയാടി നടക്കുന്നു കൈവല്യദായരിയ ഗോപാലബാലകൻ കാലിമേക്കുന്നതാം കോലുമായാടുന്നു ചാഞ്ചാടിയാടി കൊഞ്ഞിക്കുഴഞ്ഞങ്ങുതാൻ ചാഞ്ചല്യമില്ലാതെ മേവുന്നു സന്തുഷ്ടൻ പഞ്ചാരവേ വന്നു നിൽക്കുന്ന കണ്ടിട്ട് സ്വാമി താനും മണ്ടി അഞ്ചിതാത്മാവിനെ ഭക്തശിരോമണിയായിയ നാടവും ശക്തി മുഴുക്ക് പിടിക്കുവാനാഞ്ഞിത മുക്തിസ്മിതത്താൽ കുഴലൂതി നിൽക്കുന്ന ഭക്തൻ പ്രിയൻ തന്നെ താണു വണങ്ങിനാൻ മാനസമായുള്ള താമരപ്പൂവിലായി മാനിച്ചുവച്ചു ഭജിക്കുന്ന കൃഷ്ണനെ മാനനീയൻ കണ്ട് സന്തോഷമുൾക്കൊണ്ട് തന്നെയും താനേ മറന്നു കുമാതിന്റെ കാന്തനെ തന്റേതായി കെട്ടിപ്പുണരണം എന്നുള്ള ചിന്തയാൽ വാരിപ്പുണരുവാൻ ഏറ്റമടുക്കുന്ന നാരായണൻ തന്നെ ഗോപാലബാലകൻ ഗോപക്കിടാങ്ങളെ വേഗാൽ വഴിതെറ്റി മാറ്റിയ മാതിരി നാടുവിനെ മെല്ലെ മെല്ലെ എടുക്കുമ്പോൾ മാബിയിൽ വാക്കിലായെത്തിച്ചു കണ്ണനും ഗോപകുമാരകൻ ഗോപാല വിഗ്രഹൻ ഗോവർദ്ധനോദ്ധാര ലീലാവിലാസിയായി ഗോദേവി വല്ലഭൻ ഗോദോഹനപ്രിയൻ ഗോപി സമീതവാൻ ഗോവിന്ദനുണ്ണിതാൻ ഇന്ദിരാവല്ലഭൻ നിന്ദാതിസേവിതൻ ഇന്ദുചൂടാചിരൻ നിന്ദീവരേക്ഷണൻ നിർജരസേവിതൻ അർജുന സാരഥി പാവനാകാരനെ പുണ്യനാരായണൻ വാവിക്കകത്തങ്ങു വീണുമറിഞ്ഞത് ഭക്തിയാണ്ടുള്ളൊരു നാരായണരുടെ ശക്തിയിൽ കൂട്ടുകാരൊക്കെ ഭയം നിതു എന്താണു കാരണമെന്നുള്ള ചിന്തയാൽ സന്താപമേറ്റു പരിഭ്രമിച്ചേവരും അന്തികത്തെത്തി വന്ദിച്ചു ചോദിച്ചതു എന്താണു മത്സഖാസംഭാവ്യമായതും സന്തോഷമോടതു നിങ്ങളോടോതണം കാര്യങ്ങളെല്ലാം ഗ്രഹിപ്പിച്ചവരെയും കാരണനാം കണ്ണനെന്നെ കളിപ്പിച്ചു കാരുണ്യരൂപന്റെ ലീലാവിലാസത്തെ കാരണമായങ്ങു വാട്ടിനാരേവരും മായാമയൻ തന്റെ മൂലപ്രകൃതിയാൽ മായാവിദ്യകൾ സർവം ചമച്ചതും മുന്നമേ മായാവിലോപി പ്രപഞ്ചവും ഉണ്ടാക്കി താനും അതിൽ ലസിപ്പൂചിരം തന്നെ പ്രാധാന്യം ഒട്ടും കുറയാതെ താനായി സർവത്തിനും കാരണരൂപനും തന്നുപാധിക്കു നിമിത്തവും താനായി പ്രാധാന്യമെല്ലാവും താൻ തന്നെയായിട്ടു പരിന്നുപാകാന് കാരണമാകുന്നു ഈ വണ്ണമുള്ള പരബ്രഹ്മവസ്തുവേ ഇന്ന വണ്ണമെന്നു ചൊല്ലാവതെല്ലാവർക്കും ഇല്ലാത്തതായുള്ളമായ ചമച്ചതില്ലെല്ലാത്തിലും ചേരും കാരുണ്യവാരിധേപാദം പണിയുന്നു സർവലോകപാദപം സ്വലോക സുഹൃത്തുമാസാര പീയൂഷമേ രക്ഷ രക്ഷയെന്നു ചൊല്ലി വിലപിക്കും അരക്ഷകനാണുമിൻ രക്ഷകനായി അരക്ഷകനാണുമിൻ രക്ഷകനായി രക്ഷിക്കാനേ വർക്കും പാദപമായുള്ള അക്ഷയമാധവാചാര്യമൂത്തെ തുഴം ദിവ്യപ്രഭാകരൻ ശ്യാമളൻ കോമളൻ ഭവ്യനായുള്ള പശുപാലക ഭവാൻ ശ്രീദേവി തന്നെ ശൃംഗാരമഞ്ജരീശീശാഭവത്പാദം കുമ്പീടുന്നു ഞങ്ങൾ ശ്രീനാരദാദികൾ നിത്യം നമിക്കുന്ന ശീകര ശ്രീകാന്ത ശ്രീ ശിവ വന്ദിത ശ്രീവാസുദേവ തുണയരുൾഗവിഭോ ദേവകുസുമരസാമൃതപാനത്താൽ ദേവേശനായുള്ള മായാമയൻപരൻ കൂരിരുട്ടായുള്ള താമസജാലത്തെ കൂസാലകറ്റുന്ന താരകബ്രഹ്മമേ ശ്രീകൃഷ്ണ വിഷ്ണോ ജയിക്യ മഹാഗുരോ ശ്രീകാന്താനന്ദാത്മജാമുകുന്ദാരേ താരകബ്രഹ്മമേ താമരത്താരിനെ തീരെ തെളിവായില്ലാതാക്കും പുരുഷ താർമകൾ തന്നെ കോമളരൂപനെ പാരം പരിതാപമെല്ലാമകറ്റിനീ പാവഹാരി നിത്യം വാഴ്കഹൃത്തിൽ സദാ സാമോദമെന്നും എന്നന്തരംഗം തന്നിൽ കാമിതദാതാവായി പാലിക്ക സന്തതം ഇത്തരം ചിത്തെ നിനച്ചു നാരായണൻ അത്തൽ തീർത്ഥങ്ങുവസിച്ചു കൗതുകം സകൗതുകം തത്തയും മിത്രയും സക്കത പാടിനാൾ ചിത്തകുതുകൽ കുറിച്ചതു ഞാനുമേ ദേവനായുള്ളൊരു നാരായണനെയും ദേവദേവൻ വെറും പ്രാകൃതനാക്കിനാൽ ചീരയുണ്ടിട്ടു പാഞ്ചാരിക്കു സാമ്പ്രതം പാരം വിടുവണി ചെയ്തതെന്നത്ഭുതം പാരുഷ്യമെല്ലാം ഒഴിച്ചു പണ്ടവരെ പാരാതെ ശുദ്ധരായി തീർത്തതുമിൻ ഗുണം പാരം സത്രാജിത്തിൻ മണിക്കു കൊതിച്ചതും പ്രാപൃതമുണ്ട കുചേരനെ രക്ഷിച്ചു വിവിധമായുള്ള മായാവിലാസങ്ങൾ ഭവ്യദേവൻ ഗുരു ചിന്തിച്ചു വാണതും സർവകഥയും വിശദമാക്കിക്കൊണ്ട് ശാരദാമോദിനി ശ്രീശുക പൈതലും നാരായണ ഗുരു ശ്രീചരിതം മുതാ നാരായണീയർക്കായൊക്കെയും ചൊന്നതും ബ്രഹ്മചര്യാകാണ്ഡമാം രണ്ടാമധ്യായവും കാകളി വൃത്തത്തിലായി പറഞ്ഞത് കാരുണ്യശാലീശുകുലബാലിക പോകുവന്നിപ്പോൾ ഞാനമ്മ തന്നന്തികെ പോയിട്ടു വന്നിടാം ശേഷം കഥ ചൊല്ലാം എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിത് എന്നുടെ ഹൃത്തിൽ ഗുരുപാദം സ്മരിച്ച് ഞാനുമിരുന്നു പരമസന്തുഷ്ടനായിരി ശ്രീനാരായണ ഗുരുദേവ ഭാഗവതം ബ്രഹ്മചര്യകാണ്ഡം സമാപ്തം സർവത്ര ശ്രീനാരായണ ഗുരുദേവ സങ്കീർത്തനം ഓം ശ്രീ ഗുരവേ നമഃ
നമോ ഭഗവതേ വാസുദേവായ ലക്ഷ്മ്യാവിലാസമർത്തേന നിത്യമാബോധിതാ വിസ ഹരീം സ്വഹൃദയാംബോജ
ബദ്ധം നമുവജത്തത. സമ്പത്തിന്റെ അതിദേവതയായിരിക്കുന്ന ലക്ഷ്മിദേവിയുടെ ലീലാനർത്തനം കൊണ്ട് എന്നും സന്തോഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ മധുരാപുരി ലക്ഷ്മിദേവിയുടെ വിലാസനൃത്തവും തന്നിമിത്തമുണ്ടാകുന്ന സമ്പൽ സമൃദ്ധിയും ആനന്ദപാരവശ്യവും കൊണ്ട് സ്വഹൃദയാംബോജബദ്ധം സ്വന്തം ഹൃദയമാകുന്ന അംബോജം താമരപ്പൂവിൽ ബദ്ധമായിരിക്കുന്ന ബന്ധനത്തിൽ താമസിപ്പിച്ചിരിക്കുന്ന ഹരിയും ശ്രീകൃഷ്ണനെ മോചിപ്പിച്ചില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാഠമായ ശ്രീകൃഷ്ണ ഭക്തിയിൽ മുഴുകിത്തന്നെ എന്ത് ചെയ്ത് ലക്ഷ്മിദേവിയുടെ വിലാസകേന്ദ്രമായിരിക്കുന്ന മധുരാപുരിയിൽ ഗാഠമായ ശ്രീകൃഷ്ണ ഭക്തിയിൽ മുഴുകിത്തന്നെ ആര്യകാലം കഴിച്ചു ശ്രീനാരായണ ഗുരുദേവൻ. സമാഗതം ഗുരും തത്ര ഭക്തസംഗസമാവൃതം ജനോ മേ നിരമാകാന്ത പരിവ്രാട്ഭാവമാശ്രിതം. മധുരാപുരിവാസികളായിരിക്കുന്ന ഭക്തശിരോമണികളായിരിക്കുന്ന ജനങ്ങൾ മധുരയിലെ ഓരോ മനുഷ്യന്റെ ഉള്ളിലും സദാസമയം സ്ഫുരിക്കുന്ന നാമമാണ് ഏത്? ശ്രീകൃഷ്ണ നാമം. അങ്ങനെയുള്ള അവരുടെ ഇടയിലോട്ട് തപസ്സിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരവുമായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ വന്നു ചേർന്നാലുള്ള സന്തോഷം എത്രയാണ് പറയാൻ അറിയിക്കുക. സദാസമയവും കയ്യിലൊരു ജപമാലയും പിടിച്ച് ചന്ദനക്കുറിയും ചാർത്തി നടക്കുന്നിടത്തെല്ലാം കൃഷ്ണനാമവും ചൊല്ലി നടക്കുന്ന ശ്രീകൃഷ്ണ ഭക്തന്മാരുടെ ഇടയിലേക്ക് ഭഗവാന്റെ തന്നെ തിരുരൂപമായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ വന്നു ചേർന്നാൽ എങ്ങനെയായിരിക്കും അവര് സ്വീകരിക്കുക? അങ്ങനെയുള്ള ഭക്തന്മാരായ ജനങ്ങളുടെ കൂട്ടത്താൽ ചുറ്റപ്പെട്ട എല്ലാവരുടെ ഉള്ളിൽ ശ്രീകൃഷ്ണദേവൻ വന്നതുപോലെയായി. അമ്പാടിയിലെയും മധുരാപുരിയിലെയും ഗോകുലത്തിലെയും എല്ലാവരും ഒന്ന് നോക്കുകയാണ്. നോക്കുന്ന മാത്രമേ തന്നെ അവര് കാണുന്ന ആരാ? അങ്ങ് കൃഷ്ണൻ, വസുദേവരുടെ പുത്രനായ കൃഷ്ണനെ പോലെ തന്നെ പ്രശോഭിച്ചു ശ്രീനാരായണ ഗുരു. ഒരു പരിവ്രാട്ടിന്റെ പാപം സർവസംഘ പരിത്യാഗിയായി ചെയ്ത ഒരു സന്യാസിയുടെ നില കരിവിച്ച രമാകാന്തമേനി സൗന്ദര്യാദിദേവതയായ ലക്ഷ്മിദേവിയുടെ വല്ലഭനായ ശ്രീകൃഷ്ണൻ തന്നെയെന്ന് അവിടുത്തുകാർ വിചാരിച്ച് വിശ്വസിച്ചു. അപ്പൊ എന്താ, മധുരാപുരിയിൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അരികിൽ ചെന്ന ഗുരുദേവനെ കണ്ട മാത്രയിൽ അവരെല്ലാം ആരായിക്കണ്ണെ കണ്ടു. കംസ നിഗ്രഹത്തിനായി വന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുരൂപം പോലെ കണ്ടു. സംസാരകം സഹന്താരം രാഗമത്തേവമാധിനം പൗരാസ്തം പൂജയാമാസുർ വാസുദേവദേവതേ. ആ മധുരാവാസികളായ ജനങ്ങൾ ദുഃഖകാരിയായ സംസാരമാകുന്ന കംസനെ നശിപ്പിച്ചവനും വിഷയാഭിലാഷമാകുന്ന മത്തഗജത്തെ നശിപ്പിച്ചവനുമായ ആ ശ്രീനാരായണ ഗുരുദേവനെ ശ്രീകൃഷ്ണനാകുന്നു എന്ന ബുദ്ധിയോടുകൂടി തന്നെ പൂജിച്ചു. എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനായി തന്നെ പൂജിച്ചു. നമ്മൾ മാത്രമാണ് അത് മറന്നുപോയത്. കൃഷ്ണപൂജരതാൻ കൃഷ്ണ ചരിതാമൃതപായിന കൃഷ്ണാമുക്താഞ്ജനാം തത്ര ദൃഷ്ട്വാ തുഷ്ടോ ഭവത് ഗുരു. ശ്രീനാരായണ ഗുരു മധുരാപുരിയിൽ കൃഷ്ണപൂജയിൽ മുഴുകിക്കഴിയുന്നവരും ഭാഗവതാദി ഗ്രന്ഥങ്ങൾ വായിച്ചു കേട്ടും ശ്രീകൃഷ്ണചരിതമാകുന്ന അമൃതത്തെ പാനം ചെയ്യുന്ന ശീലമുള്ളവരുമായ തൃഷ്ണാമുക്താൻ സംസാരത്തിൽ ഇരുന്നു കൊണ്ടുതന്നെ സംസാരഹേതുമായിരിക്കുന്ന ഭോഗലാലസങ്ങളെ കൈവിടിഞ്ഞവരുമായ ജനങ്ങളെ കണ്ടിട്ട് തുഷ്ടഹാബോത് വളരെയധികം സന്തുഷ്ടനായി ആരതീർന്നു ശ്രീനാരായണ ഗുരുദേവൻ. മധുരാപുരിയിൽ കഴിയുന്നവരുടെയൊക്കെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അവർക്ക് വേറൊന്നിലും യാതൊരു താല്പര്യവും ഉണ്ടാകില്ല. അവർക്ക് എന്തിൽ മാത്രമേ താല്പര്യമുള്ളൂ? കൃഷ്ണഭക്തിയിൽ മാത്രം. യമുനാ തീരമാർഗേണ ഗച്ഛൻ സാക്ഷയസ്തത പ്രാപ വൃന്ദാവനം ഭക്ത ഹൃദയാനന്ദവർദ്ധനം. കാമസങ്കല്പരാഹിത്യം കൊണ്ട് നിർമ്മലമായ കാമസങ്കല്പാദികൾ രഹിതമായ മനസ്സോടുകൂടിയ ശ്രീനാരായണ ഗുരുവാകട്ടെ മധുരാപുരിയിൽ തന്നെ യമുനാതീരം യമുനാനദിയുടെ കരിയിൽ കൂടി സഞ്ചരിച്ചു പവിത്രവതിയായി ഒഴുകുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ തലോടിയ ഭക്തന്മാർക്കെല്ലാം മുക്തിയെ നൽകുന്ന യമുനാനദിയുടെ തീരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ അത്യധികം ആനന്ദമുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്ന വൃന്ദാവനത്തിലാണ് ആരെത്തിച്ചേർന്ന് യമുനാനദിയിലൂടെ സഞ്ചരിച്ച് യമുനാനദിയുടെ തീരത്തൂടെ സഞ്ചരിച്ച ശ്രീനാരായണ ഗുരുദേവൻ ശ്രീകൃഷ്ണ ഭക്തന്മാർക്ക് അത്യധികം ആനന്ദം നൽകുന്ന വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. മനസ്സിലായി? ശ്രീമദ് ഭാഗവതേ വ്യാസ തുലികാലീദാത്പുര തസ്മാത് ഭിന്നമവിസ്വാംശേ തദ്ഗുരൂർ മോദമാവഹ. ശ്രീനാരായണ ഗുരു കണ്ട ആ വൃന്ദാവനം പണ്ട് ശ്രീമദ് ഭാഗവതേ ശ്രീമദ് ഭാഗവതം എന്ന പുരാണത്തിൽ വ്യാസതൂലികാലിഖിതം തസ്മാത് വ്യാസമഹർഷിയുടെ തൂലിക കൊണ്ട് ചിത്രീകരിക്കപ്പെട്ട ആ വൃന്ദാവനത്തിൽ ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും അത്യന്തം ഭിന്നമായിരുന്നെങ്കിലും സംശയ പുരാണപ്രസിദ്ധവും അന്നും പരിശേഷിക്കപ്പെട്ടു പോന്നിരുന്നതുമായ പഴയ വൃന്ദാവനത്തിന്റെ ചില ഘടകങ്ങൾ കൊണ്ട് ഗുരുവിന് സന്തോഷം ഉണ്ടാക്കി എന്ന് പറഞ്ഞെന്താ? അവിടേക്ക് ഗുരു കാലെടുത്ത് കുത്തുമ്പോൾ തന്നെ എന്താ മനസ്സിൽ വന്നത്? ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജനനം മുതൽ സ്വർഗാരോപണം വരെയുള്ള അത്യന്ത സുന്ദരമായിരിക്കുന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ആര് വൃന്ദാവനത്തിലൂടെ സഞ്ചരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവന്റെ മനസ്സിൽ ഇവിടെയാണ് ആര് ജനിച്ചത്? മധുരാപുരിയിലെ ആര് ജനിച്ചത്? കൃഷ്ണ ഭഗവാൻ. ഇവിടെയാണ് ആര് വളർന്നത്? മധുരാപുരിയിലെ മധുരാപുരിയിൽ നിന്നും വളരെ യമുനാനദിയുടെ മറുകരയിലായിട്ട് ഗോകുലത്തിൽ ആര് വളർന്നു? കൃഷ്ണ ഭഗവാൻ. ഇങ്ങനെ ഇതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ എന്താ കാണുന്നത്? മുഴുവൻ കാണുന്നത് ആരുടെ രൂപമാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിൽ മാത്രം മനസ്സ് വെച്ച് നടന്ന ഗുരുദേവന്റെ ഉള്ളം എന്തായി? ബാലലീല മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാവസ്പർശം ഉണ്ടായി. അത് നിമിത്തമാക്കി തന്നെയാണ് നമ്മുടെ ഈ സംസ്കാരത്തെ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഭാഗവത സപ്താഹഭൂമിയിൽ അഞ്ചാം ദിനത്തിലെ ഗംഭീരമായ ആഘോഷ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്താ? ഭഗവാന്റെ ബാലഭാവം തുടങ്ങി അങ്ങ് സ്വർഗാരോഹണം വരെയുള്ള ഭാവത്തിനകത്ത് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭാവസ്പർശത്തെ ഗുരുവിന്റെ മനസ്സിലൂടെ തലോടുമ്പോൾ കഥപ്തം അശ്വത്ഥമാകന്ത ദരിവൃത്ത സമാവൃതി ഗ്രാമേ സമ്പൂർണമേ തത് പുണ്യാശ്രമിവാംബവും. വൃന്ദാവനം, കടമ്പ്, അരയാൽ, തേന്മാവ് തുടങ്ങിയ വൃക്ഷസമൂഹങ്ങളാൽ മൂടപ്പെട്ട ഗ്രാമങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നെങ്കിലും ആ പുണ്യാശ്രമം ഒരു പുണ്യാശ്രമം എന്ന പോലെ അത് പരിശോഭിച്ചു. പോയി കാണേണ്ട സ്ഥലങ്ങളൊക്കെയാണ് കാണുകയേ. ജീവിതത്തിൽ ഇനി അടുത്ത ജന്മത്തിൽ പോയി കാണാമെന്ന് വ്യവസ്ഥയ്ക്കാൻ പറ്റില്ല. സമ്പാദിച്ചതിലെ ഒരംശം മാത്രം മതി ഇതും കൊണ്ട്. എന്തായാലും മധുരാപുരിയിലും വൃന്ദാവനത്തിലുമൊക്കെ പോയി കാണാൻ പറ്റും. ഞാൻ വർഷങ്ങളായിട്ട് ഗുരുദേവൻ പ്രതിഷ്ഠിച്ച കണ്ണൂർ തളാപ്പ് ക്ഷേത്രത്തിലെ 7 വർഷത്തോളമായി പ്രഭാഷണത്തിന് പോകുന്ന ആളാണ്. വൃത്തിയ മാസത്തിൽ അവര് 5 ദിവസത്തെ പ്രഭാഷണം ഞാൻ അവിടെ നടത്താറുണ്ട് അടുപ്പിച്ച്. അപ്പൊ അങ്ങനെ പ്രഭാഷണത്തിന് ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ, നല്ലൊരു സദസ് ഉണ്ടാകാറുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം വളരെയധികം ഗുരുദേവന്റെ പുഷ്പാഞ്ജലി എഴുതി സമർപ്പിച്ച ശിഷ്യന്റെ പേര് പറയാം. ഗുരുദേവന് ഗുരുദേവന്റെ പുഷ്പാഞ്ജലി എഴുതി ഗുരുദേവൻ ജീവിച്ചിരിക്കുക തന്നെ സമർപ്പിച്ച ശിഷ്യൻ. അതെനിക്കറിയാം, അതേ പറയുള്ളൂ. ചൈതന്യ അനുസ്വാമികളാണ് ഗുരുദേവ പുഷ്പാഞ്ജലി എഴുതി സമർപ്പിച്ചത്. അപ്പൊ ഗുരുപുഷ്പാഞ്ജലി എഴുതി സമർപ്പിച്ച ചൈതന്യാനുസ്വാമിയുടെ സമാധി എവിടെയാണെന്ന് പറയാം? എവിടെയാണ്? ശിവഗിരിയിലാണോ ചെമ്പഴന്തിയിലാണോ? കണ്ണൂര് സുന്ദരേശ്വരം ക്ഷേത്രത്തിലാണ്, തളാപ്പ് എന്ന് പറയും. സുന്ദരേശ്വരം ക്ഷേത്രത്തിലാണ് ചൈതന്യാനുസ്വാമികളുടെ സമാധി സ്ഥിതി ചെയ്യുന്നത്. സുന്ദരേശ്വരം ക്ഷേത്രം ഇത്രയും വലിയ ചൈതന്യവത്താക്കി തീർത്ത ആരാ? ചൈതന്യാനുസ്വാമി. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? ജാതിയൊന്നുമില്ല, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ബ്രാഹ്മണൽ തൊട്ട് എല്ലാ സമുദായക്കാരും അവിടെ തൊഴാനും അവിടുത്തെ കാര്യങ്ങളിലും പങ്കാളികളാണ്. അത് ഈ വലിയൊരു ചരിതാർത്ഥ്യമാണ്. കാര്യം ബ്രാഹ്മണത്വാദി ജാതിരഹിതായ നമ എന്ന ഗുരുദേവന്റെ പുഷ്പാഞ്ജലിക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ആളുകളെ എല്ലാം സ്വീകരിച്ച ഗുരുവിന്റെ മുമ്പിൽ അവിടെ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും വരും. അവിടെ നമ്മൾ പ്രസംഗത്തിന് എന്നാൽ തന്നെ അവരാദ്യം പറയുന്ന ഒരു പോയിന്റ് ഇതാ, ഇവിടെ എല്ലാ സമുദായക്കാരും ഉണ്ടാവും കേൾക്കാൻ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. അവര് വലിയ ഏതു സമയവും ഈ കൃഷ്ണനാമം ജപിച്ചു ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരു ഗൃഹസ്ഥയായ ഒരു സ്ത്രീ, രണ്ട് കുട്ടികളുമുണ്ട്. അങ്ങനെ ഇരിക്കെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം, ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ്, അവര് കണ്ണൂരിൽ നിന്ന് മധുരാപുരിയും വൃന്ദാവനവും ഒക്കെ കാണാനായിട്ട് യാത്ര പോയി. എല്ലാം കണ്ട് അവർ മതി മറന്നുപോയി. അവരവ അതിനകത്ത് ഭക്തിയിൽ ലയിച്ചുപോയി. അവരുടെ ചേച്ചിയുണ്ട്, അനിയത്തിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവർക്കാണ് തികഞ്ഞ ഭക്തി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രാവും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് അടുക്കളയിൽ കയറുള്ളൂ. നമുക്കത് ജപിച്ചില്ലേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഇവര് അത് ജപിച്ചിട്ടേ കയറുള്ളൂ എന്നുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഭഗവാനോടുള്ള നിയന്ത്രിക്കാനാവാത്ത ഒരു ഭക്തി അവരിലുണ്ടെന്ന് എനിക്കും ബോധ്യമായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം മധുരാപുരി ചെന്ന് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ പ്രണമിച്ചു, വൃന്ദാവനത്തിൽ പോയി, ദ്വാരകയിൽ പോയി, എല്ലായിടവും പോയി ഭഗവാന്റെ അനുഗ്രഹം എല്ലാം വാങ്ങി തിരിച്ച് ട്രെയിനകത്തോട്ട് കയറി അവർ മരിക്കുകയാണ്. ഇരുന്ന് തന്നെ മരിച്ചു. അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ കണ്ട് യാത്ര ആരംഭിക്കാൻ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ഇഹലോകവാസം കഴിഞ്ഞു. അങ്ങനെ സുഹൃത്തുക്കളായ ഒരുപാട് ആളുകൾ അന്നും ഇന്നും ഉണ്ട്. ഭഗവാന്റെ ഭക്തന്മാരെന്ന് പറയുന്നവരിൽ അടിയുറച്ച് വിശ്വസിച്ച് ഭഗവാനെ സേവിക്കുന്ന ആളുകൾ വളരെ തുച്ഛമാണ്, കുറവാണ്. അതിന്റെ കാരണം അത് ഭഗവാൻ തന്നെയാണ് അങ്ങനെ ആക്കിയിരിക്കുന്നത്. ഉത്തമരായിരിക്കുന്ന ഭക്തന്മാരുടെ മനസ്സിൽ സദാസമയവും ഹരിനാമം എപ്പോഴും രാവിലെ എന്ത് കേട്ടാലും ഓ നമോ ഭഗവതി വാസുദേവ, ഞാൻ ഇതിനൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ദൂഷ്യങ്ങളുടെയും പ്രശ്നവും. നാമജപവും അതിന്റെ ഗുണഗണങ്ങളും മനസ്സിലാക്കാതെ പോകുന്ന ഒരു പുതിയ തലമുറയും അതിനെ പരിഹസിക്കുന്ന ഒരു പുതിയ തലമുറയുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഗുരുദേവൻ വൃന്ദാവനത്തിലും മധുരാപുരിയിലും ചെന്ന് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുവാനായിട്ട് ചെന്ന് ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്ന രംഗം വർണ്ണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ തന്നെയാണ്? ആ മധുരാപുരി തന്നെയാണ്. നമ്മളും ആഗ്രഹിക്കണം നമ്മുടെ മനസ്സുകൊണ്ട് എത്തിച്ചേരേണ്ട ഇടങ്ങളായ സ്ഥലത്തൊക്കെ എത്തിച്ചേരുവാൻ. അങ്ങനെയൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മരണാസന്നമാകുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒരിടത്ത് എത്തിയെന്നുള്ള ഒരു മനസ്സ് തൃപ്തിയോടുകൂടി നമുക്ക് മരിക്കുവാൻ സാധിക്കും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞ് ഗുരുദേവൻ ഈ സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഭക്തജനങ്ങളെല്ലാം ഗുരുദേവന് ചുറ്റിനും കൂടിയാണ്. എന്താ പണ്ട് മധുരാപുരിയിലൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഗോപന്മാരും ഗോപസ്ത്രീകളും എത്ര പ്രകാരം ഭക്തിപൂർവമാണോ ഭഗവാനെ ദർശിച്ചിരുന്നത്, അതേ കാഴ്ചപ്പാടുകൂടി അതേ ഭക്തിയോടുകൂടി നാരായണ ഗുരുദേവനെയും മധുരാപുരിയിലുള്ള ജനങ്ങൾ സഭക്തിയ പൂജിച്ചു. മനസ്സിലായ? എന്നിട്ടോ യമുനാ ശീകരസാരഭാരമന്ദാനിലാസുദാഹ ലതിക പുഷ്പവൃഷ്ട്യാതം മാർഗേ മാർഗേ സമാർച്ചയം. യമുനാ നദിയുടെ പ്രവാഹത്തിന്റെ ഭാരം നിമിത്തം മന്ദഗതിയിലായിത്തീർന്ന കാറ്റിൽ ഉലഞ്ഞാടുന്ന മനോഹരങ്ങളായ വള്ളികൾ, മരത്തിലുമേൽ മനോഹരങ്ങളായ പുഷ്പങ്ങളുള്ള വള്ളികൾ, ഇങ്ങനെ ആ ശ്രീനാരായണ ഗുരുദേവനെ ഗുരുദേവൻ സഞ്ചരിച്ചിരിക്കുന്ന എല്ലാ വഴികളിലും പുഷ്പവൃഷ്ടിയാണ്. യമുനാ നദിയുടെ തീരത്തുള്ള കാറ്റുകളുടെ ചലനം കൊണ്ട് വള്ളികളിലുണ്ടായിരുന്ന പുഷ്പങ്ങളെല്ലാം ഗുരുദേവന്റെ പാദത്തിന്റെ അരിയിൽ സ്വമേധയാവുന്ന പതിക്കുകയും പുഷ്പവൃഷ്ടി കൊണ്ട് അവര് പണ്ട് കൃഷ്ണഭഗവാനെ പൂജിച്ചതുപോലെ തന്നെ പൂജിക്കുകയും ചെയ്തു. ഗുരോരാഗമനം ജ്ഞാത്വ സാനുഗസ്യ മഹാത്മന പ്രത്യുദ്യുരമും സർവേ വൃന്ദാവന നിവാസിന. സർവേ വൃന്ദാവന നിവാസിന, ഒരു ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ദിവ്യസ്വരൂപമായ ഗുരു വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നെല്ലാവരും മഹാത്മാവായ ശ്രീനാരായണ ഗുരുദേവന്റെ അനുചരന്മാരുമൊത്ത് വൃന്ദാവന ദർശനത്തിനായി വന്നു ചേർക്കുന്നുവെന്ന് വസ്തുത ധരിച്ചിട്ട് അവരെല്ലാം എഴുന്നേറ്റ് അദ്ദേഹത്തെ ഗുരുദേവനെ എന്ത് ചെയ്തു? സ്തുതി പാഠകങ്ങളോടെ വേദമന്ത്രങ്ങളോടും കൃഷ്ണസ്തുതികളോടും കൂടി വരവേറ്റു എന്നുള്ളതാണ്. അതാണ് അവരുടെ പ്രത്യേകത. നാമം ജപിക്കുന്നവർക്ക് നാമം ജപിക്കുന്നവരുടെ മഹത്വം അറിയാൻ പറ്റുള്ളൂ, ജപിക്കാത്തവർക്ക് അറിയാൻ പറ്റുമോ? ഭക്തിയും വിശ്വാസവും ഉള്ള ആളുകൾക്ക് മാത്രമേ ഭക്തന്മാരാരാണെന്ന് തിരിച്ചറിയാനും അവരുടെ മഹത്വത്തെയും അറിയാൻ പറ്റൂ. ഇവരാരും തപസ്സിന് പോയ ആളുകളല്ല, ഇവരെ വീട് പരിത്യജിച്ചവരല്ല, മറിച്ചോ എല്ലാം പരിത്യജിച്ച് ഭഗവാനിൽ സമർപ്പിച്ച ശ്രീനാരായണ ഗുരുദേവനെ ഒരു നോക്ക് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഉറച്ച ഭക്തിയുള്ള മനുഷ്യർക്ക് ആരാണ് യോഗ്യൻ ആരാണ് അയോഗ്യൻ എന്നുള്ള കാര്യം വ്യക്തമായി ധരിക്കാൻ സാധിക്കും എന്ന് ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിച്ചു. തത്രാശ്രമേഷു തപസി ശ്രാന്താശാന്തൻ മുനീൻ ഗുരു സംഭൂജ വിധിവത് വിധിവത് പ്രേ ബഭ്രേ വരാലോകഹിതാവഹാൻ. ആ ശ്രീനാരായണ ഗുരു തത്ര ആ ഭഗവാന്റെ ജന്മം കൊണ്ട് പുണ്യമായി തീർന്നിരിക്കുന്ന വൃന്ദാവനത്തിൽ ആശ്രമേഷു സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അനേകം ആശ്രമങ്ങളും ഇന്ദ്രാവ വൃന്ദാവനത്തിലും മധുരയിലുമൊക്കെ അനേകം ആശ്രമങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. തപസ്യ ശാന്തൻ തപവും മാത്രം നിരതനായി കഴിഞ്ഞുകൂടുന്നവരും ശാന്തൻ ശമദമാദി സമ്പന്നരും നിവൃത്ത സംഘന്മാരുമായ മുനി ആത്മജ്ഞാനികളായ ഋഷീശ്വരന്മാരെ വിധിവത് സംപൂജ്യ വിധിപ്രകാരം ഭക്തിയോടുകൂടി പൂജിച്ചിട്ട് പ്രസന്നരായ അവരിൽ നിന്ന് ലോകർക്ക് യോഗക്ഷേമങ്ങൾ ഉണ്ടാകാൻ സഹായിക്കാൻ ഇഷ്ടവരങ്ങളെ വരിച്ചു. അങ്ങനെയുള്ള ദിവ്യമായ ആ ഭൂമി എന്തായാലും ഞങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരികയാണ്. വൃന്ദാവനത്തിലോ മധുരാപുരിയിലോ ഒരിടത്ത് ഞങ്ങൾ ഭാഗവത സപ്താഹം നടത്തണമെന്ന് തീരുമാനിച്ചു വരികയാണ്. അതായത് കേരളത്തിൽ നിന്ന് കുറച്ചാളല്ല, അമിതമായ ആളുകളെയും കൊണ്ടുപോയാൽ നമുക്ക് സാധിക്കാത്തതുകൊണ്ട് കുറച്ചാളുകളെയും കൊണ്ടുപോയി 7 ദിവസം ഇതേപോലെ തന്നെ ഭാഗവത സപ്താഹം കേരളത്തിന്റെ രീതിയിൽ അവിടെ വെച്ച് നടത്തണമെന്ന് തീരുമാനിച്ചു വരികയാണ്. അപ്പൊ അടുത്ത ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചെമ്പഴന്തിയിൽ ഇങ്ങനെ ഒരു ബോർഡ് കാണും, ഇങ്ങനെ ഭാഗവത സപ്താഹം വൃന്ദാവനത്തിൽ എന്നുള്ളത്. കുറച്ചുപേര് ചെമ്പഴന്തി പുണ്യമായ ചെമ്പഴന്തിയിൽ നിന്നും നമുക്ക് കൊണ്ടുപോകാം. ഗോവർത്തനഗിരിപ്രാന്തം മധുരാന്ത പ്രതിഷ്ഠിതം ഗോവിന്ദം സമുവാസീനം ചിരം സോവസോത്മൻ. ആത്മനിഷ്ഠനായ ശ്രീനാരായണ ഗുരു ഗോവർത്തനപർവ്വതത്തിന്റെ സമീപത്തുള്ള ദേവാലയത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗോവിന്ദനാമമായ ഭഗവാൻ കൃഷ്ണനെ വിധിപ്രകാരം ഉപാസിച്ചുകൊണ്ട് ഏറെക്കാലം അവിടെ തന്നെ താമസിച്ചു. ഗുരു എന്ത് ചെയ്ത്? ഗോവിന്ദ ഭഗവാന്റെ ദിവ്യരൂപത്തെ കണ്ട് അവിടെ തന്നെ താമസിച്ചു. ഒരു തവണ ഋഷികേശിൽ താമസിക്കുന്ന സമയത്താണ് മധുരാപുരിയിലെ ഒരു വലിയ ഭാഗവത സപ്താഹം നടക്കുന്നത്. പ്രസിദ്ധനായ മുരാരി ബാബു എന്ന് പറയുന്ന പ്രസിദ്ധനായ മഹാപണ്ഡിതന്റെ നേതൃത്വത്തിൽ വലിയ ഭാഗവത സപ്താഹം. അപ്പൊ അതിലെ വരുന്ന ആളുകളെല്ലാം ആയിരക്കണക്കിന് ആളുകളാണ്, വലിയൊരു വേദിയാണ്. അദ്ദേഹം ഗുജറാത്തിലാണ്, വളരെ പ്രസിദ്ധനാണ് മുരാരി ബാബു. പ്രഭാഷണം കൊണ്ടും ഭജന കൊണ്ടും ജനങ്ങളെ കൃഷ്ണ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞ ഒരു സുഹൃതിയായ മനുഷ്യൻ. ഇപ്പൊ ഒരു 80 വയസ്സിനടുത്തുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗവത സപ്താഹം ഒരു തവണ നമ്മൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കേട്ട ആളുകൾ പിന്നെ ഒരിക്കലും കൃഷ്ണ ഭഗവാനെയോ ഭാഗവതത്തെയോ മറക്കില്ല. ഭഗവാന്റെ അനുഗ്രഹ വർഷം കൊണ്ടാണ് ചില ആളുകളുടെ ഉള്ളിൽ നിന്ന് ചില നാമങ്ങളും വാക്കുകളും ഒക്കെ പുറകോട് ഉണ്ടാകുന്നത്. അത് കേൾക്കുന്ന മാത്രയിൽ മറ്റുള്ളവരിൽ പരിവർത്തനം സൃഷ്ടിക്കുകയും ചെയ്യും. അദ്ദേഹം ഒരു ദിവ്യനായ സ്വാമിയൊന്നുമല്ല, ഗൃഹസ്ഥൻ തന്നെയാണ്. പക്ഷെ എന്താ, ഉറച്ച മനസ്സോടുകൂടിയ ദൃഢഭക്തി അദ്ദേഹത്തിലുണ്ട്. ആ ഭക്തി കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും. അപ്പൊ അതെല്ലാം നമ്മൾ നോക്കുമ്പോൾ 2 മണിക്കൂർ നാമം ജപിച്ചെങ്കിലേ പ്രഭാഷണം നന്നാവുമെന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ, പ്രഭാഷണത്തിന് ഒരു ശക്തി വേണം, ചൈതന്യം വേണം. അത് ആരുടെ അനുഗ്രഹം കൊണ്ട്? സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ വേണം. ഏകാഗ്രത, വിഷയത്തിലുള്ള മനസ്സിന്റെ സ്ഥിരനിഷ്ഠത, പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത, ഇതെല്ലാമുള്ള ഒരു പ്രഭാഷണമാണ് ശരിക്കും ആത്മീയ പ്രഭാഷണം എന്ന് പറയുന്നത്. പറയുന്ന കാര്യങ്ങളിൽ വ്യക്തമായ ബോധം വേണം. രണ്ടാമത്തത് പറയുന്നത് മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ പറ്റാവുന്നതായിരിക്കണം. ഞാനൊരു പ്രഹേളികയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും? അല്ല മനസ്സിലായ അവസാനം നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പറയും സ്വാമി ഒരു പണ്ഡിതനാണെന്ന് പറയും. അപ്പോ പ്രഹേളിക എന്താണെന്ന് അറിയാൻ വയ്യാത്ത നിങ്ങളുടെ മുമ്പിൽ പ്രഹേളിക ഞാൻ ഇറക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ അതൊരു പ്രഹേളികയായി മാറും. പ്രഹേളിക എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പ്രഹേളിക ശബ്ദത്തിന് മലയാളത്തിൽ അർത്ഥം കടങ്കഥ എന്നാണ്. ഞാൻ കടങ്കഥ എന്ന് പറഞ്ഞാൽ എന്റെ വെയിറ്റ് കുറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രഹേളിക എന്ന് പറയുന്നു. ഇതൊരു പ്രഭാഷണ ശൈലിയല്ല. ഹൃദ്യമായ ഭാഷ ഒഴുകുന്നത് എപ്പോഴും എവിടെ നിന്ന? പാണ്ഡിത്യത്തിൽ നിന്ന് തന്നെയാണ്. നല്ല പാണ്ഡിത്യമുള്ള ആളുകൾ ഒരിക്കലും കഠിനമായ ഭാഷകളുടെ പുറകെ പോകില്ല. അനവരത് അവരിൽ നിന്ന് ഒഴുകിച്ചേരുന്നത് എന്തായിരിക്കും? സരളവും ഹൃദ്യവുമായ ഭാഷയാണ്. ചിന്മയാൻ സ്വാമി ലോകം മുഴുവൻ പ്രഭാഷണം കൊണ്ട് ഇളക്കി മറിച്ചെങ്കിൽ ചിന്മയാൻ സ്വാമിയുടെ ഇംഗ്ലീഷ് ഭാഷ ഒരു തവണ കേട്ടിട്ടുള്ളവർക്കറിയാം വളരെ ഹൃദ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലി. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാണ്ഡിത്യമെന്ന് പറയുന്നത് കടികട്ടിയായ ശബ്ദങ്ങളെ ഉപയോഗിക്കുക എന്ന് മാത്രമല്ല, അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പ്രയോജനമനുദ്ദേശ്യ നമന്തോവി പ്രവർത്തത. പ്രയോജനമില്ലാത്ത പ്രവൃത്തികൾ മന്ദബുദ്ധികൾ പോലും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ശക്തിവിശേഷമുണ്ട്. ശബ്ദം ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുമ്പോൾ അത് കേൾക്കുന്ന ശ്രോതാക്കളെ, പറയുന്ന വക്താവും കേൾക്കുന്ന ശ്രോതാവും തമ്മിലുള്ള ഒരു പാരസ്പര്യ ബന്ധമാണ് ശബ്ദത്തിൽ നിന്ന് കേൾക്കുന്ന ആളുകളിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം. വക്താവും ശ്രോതാവും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കണം. ആ ബന്ധം സരളവും ഹൃദ്യവുമായ ബന്ധമായിരിക്കണം. അപ്പോഴാണ് ശ്രോതാവ് വക്താവ് തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന്, പാരസ്പര്യത്തിൽ നിന്ന് ഒരു പരിവർത്തനാത്മകമായ മനസ്സിനെ ഒരു വ്യക്തിക്ക് സൃഷ്ടിക്കാൻ പറ്റുക. അതുതന്നെയാണ് ഇവിടെ ഗുരുദേവന്റെ സാന്നിധ്യം കൊണ്ട് വൃന്ദാവനത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം. എന്താ? ഗുരുദേവൻ വന്നപ്പോൾ അവരെല്ലാം കണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനായി തന്നെ കണ്ടു. ഗോവർത്തനഗിരി പ്രാന്തം മന്ദിരാന്ത പ്രതിഷ്ഠിതം ഗോവിന്ദം സമവാസീനം ചിരം സോ വസോത്മൻ. ഗുരുദേവൻ ഗോവർത്തന പർവ്വതത്തിലെ ഗുഹയിലെ കയറി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അനേകം ദിവസങ്ങളോളം ആരെ പൂജിച്ചു? കൃഷ്ണ ഭഗവാനെ ഭജിച്ചിരുന്നു. തഥോ നിർഗത്യ ഗാംഭീരം സർവാഹ്ലാദപ്രദായനീം തീർത്ഥാ സൂര്യസുതാം യോഗി കാശീം പ്രാവസനാസ്തിനി. ഇവിടെ പറയുന്നത് ഗോവർദ്ധന ഗുഹയിലിരുന്ന നാരായണ ഗുരുദേവനെ കാണാൻ ആ പ്രദേശത്തുള്ള എല്ലാവരും കൃഷ്ണഭഗവാനായി കണ്ട് ഗുരുദേവന്റെ അരികിലേക്ക് വന്നപ്പോൾ എന്താ ഇവിടുത്തെ ഉദ്ദേശം? എന്താ കേരളത്തിൽ കടിഞ്ഞുകൂടി കിടക്കുന്ന അന്ധവിശ്വാസത്തിനൊക്കെ അറുതി വരുത്തുക, താഴ്തട്ടിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു സമന്വിതമായ സംസ്കാരം അവരിൽ പഠിപ്പിക്കുക. ഇതെല്ലാം മനസ്സിൽ വെച്ച ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്തു? അവിടെയുള്ള ആളുകളെ എല്ലാം അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടുന്ന വരദാനങ്ങളും നൽകി നേരെ എങ്ങോട്ട് പോവുകയാണ്? ആത്മനിഷ്ഠന്മാരായ യോഗികളിൽ പ്രമുഖനായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ വൃന്ദാവനത്തിലുള്ള എല്ലാവരെയും ഭഗവാന്റെ അവതാര മഹത്വം കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് സർവാഹ്ലാദപ്രദായിനിയായിരിക്കുന്ന സർവ ജീവികൾക്കും ആഹ്ലാദത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നതും ആഴമേറിയതുമായ യമുനാ നദി കടന്നിട്ട് അതിപുരാതനമായ പ്രസിദ്ധമായ കാശി നഗരത്തിൽ വന്നുചേർന്നു. യമുനാ നദിയുടെ തീരത്തിരുന്ന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര ലീലകളെയെല്ലാം തന്നെ ഗോവർദ്ധന ഗുഹയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ച് അതെല്ലാം കേട്ട് ഗുരുദേവനിൽ നിന്ന് നിർഗളിച്ച ആത്മീയ ഉപദേശങ്ങളെല്ലാം വൃന്ദാവനവാസികളെല്ലാം ശാസ്ത്രദ്ധം കേട്ട് അനുഗ്രഹിതാക്കിയതിനു ശേഷം വളരെ കാലങ്ങൾക്ക് ശേഷം ഗുരുദേവൻ കാശിയിലേക്ക് തിരിച്ചു. യാദേദോ ഭാരതാവന്യാമൃതി പ്രഭാവോ ഭാരതീയ സംസ്കാരസ്യാസ്മൃത. യാതൊരു നഗരഭാരതഭൂമിയുടെ ഹൃദയമായി നിലകൊള്ളുന്നുവോ, യാതൊരു നഗരത്തിൽ വെച്ച് ഒരു മനുഷ്യന് സംഭവിക്കുന്ന മരണം ആ മനുഷ്യന് മോക്ഷദായകമായി തീരുന്നു. കാശി മരണ മുക്തി, കാശിയിൽ വെച്ച് മരിക്കുന്നവർക്കെല്ലാം മുക്തി എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അതിന്റെ അർത്ഥം ഒന്നും കൂടെ വ്യാഖ്യാനിച്ചു പറയുന്നത്, കാശിയിൽ മരിക്കുന്ന ആളുകൾ യോഗ്യന്മാരാണെങ്കിൽ ശിവഭഗവാൻ വന്ന് താരകമന്ത്രം ഉപദേശിക്കുമെന്നാണ് അർത്ഥം. അങ്ങനെ അവർക്ക് മുക്തി ലഭിക്കും. അങ്ങനെയുള്ള മോക്ഷദായികയായി തീരുന്ന വർണ്ണിക്കപ്പെടുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ ഉൽപ്പത്തിസ്ഥാനമായി യാതൊരു സ്മൃതികളിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നുവോ? അങ്ങനെയുള്ള കാശി നഗരം സംയമികളിൽ അഗ്രേസരനായ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവനെ യഥാവിധി സ്വീകരിച്ചു. ഏത് നഗരം? കാശി നഗരം.
പ്രകാശേന്ദ്യാത്മതത്വം ജ്ഞാനാർത്ഥാഖ്യം വിരാജതേ ധർമ്മപ്രകാശതോ യസ്യം ലോകപ്രജയമേക്ഷതി.
ആ കാശീനഗരം പഴയ കാലം തൊട്ട് തന്നെ ആത്മതത്വത്തെക്കുറിച്ച് വളരെ വിചിന്തനം ചെയ്യുന്ന സർവസംഘ പരിത്യാഗികളായിരിക്കുന്ന സന്യാസിവര്യന്മാരാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുണ്യദേശമാണ്. ഒരുപാട് മഹാപണ്ഡിതന്മാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശാസ്ത്രവാദങ്ങളും ശാസ്ത്ര ചർച്ചകളും ആത്മാവിനെക്കുറിച്ചും മറ്റുള്ള ശാസ്ത്രങ്ങളെക്കുറിച്ചും നിരന്തരം ചർച്ചകൾ കൊണ്ട് പേരോടുകൂടി അങ്ങനെ പ്രകാശിപ്പിക്കുന്ന ശാസ്ത്രത്തിന്റെ പ്രകാശത്തെ പ്രകാശം കൊണ്ട് പരിപൂർണമായിരിക്കുന്ന ആ കാശീനഗരം യാതൊരു കാശീനഗരിയിൽ ലോകർ അറിയത്തക്കവണ്ണം വ്യാഖ്യാനാദികൾ കൊണ്ട് വ്യക്തമാക്കുന്ന ധർമ്മം ബഹുമുഖമായി വികസിച്ച് ലോകത്തെങ്ങും വ്യാപിക്കുന്നുവോ ആ കാശീനഗരത്തിൽ ഗുരുദേവൻ എന്ത് ചെയ്തു? ഗുരുദേവനെ സ്വീകരിച്ചു, ബഹുമാനപൂർവ്വം സ്വീകരിച്ചു അവിടുത്തെ മുനിമാൻ.
കപിലശ്ച ഗണാദശ്ച ഗോതമശ്ച പതഞ്ജലി മീമാംസാ ഗുലാദീശോ ജൈമനീ ബാദരായണ വർദ്ധമാന മഹാവീര ശ്രീഘനോ ബുദ്ധ ഗൗതമ ഭഗവാൻ ശങ്കരാചാര്യ രാമാനുജേതീശ്വര ആനന്ദതീർത്ഥോ മതിവാൻ സന്യശ്ചാനേജദേശിക പ്രകാശയൻ സ്വസിദ്ധാന്താൻ യാമാശ്രിത്യ മഹാശയൻ.
യാതൊരു കാശീനഗരിയെ ആശ്രയിച്ചുകൊണ്ടാണോ കാശീനഗരിയിൽ വന്ന് താമസിച്ചുകൊണ്ടാണോ കപിലൻ, പിന്നെ ആരാണ്? കണാദൻ, ഗൗതമൻ, പതഞ്ജലി, മീമാംസാ ഗുലാദീശനായിരിക്കുന്ന ജൈമനി, ബാദരായണൻ, ശ്രീഘനൻ, ബുദ്ധൻ, ഭഗവാൻ ശങ്കരാചാര്യർ, യതീശ്വരനായിരിക്കുന്ന രാമാനുജൻ, ആനന്ദതീർത്ഥര്, ഇങ്ങനെ തുടങ്ങി മറ്റ് ലോകഗുരുക്കന്മാരും തങ്ങളുടെ സിദ്ധാന്തങ്ങളെ അവിടെ പ്രകാശിപ്പിച്ചുപോ ആ കാശീനഗരി ആ യതീശ്വരനായ ശ്രീനാരായണ ഗുരുദേവനെ ഭക്തിപൂർവ്വം സ്വീകരിച്ചു, ബഹുമാനിച്ചു. ഇവിടെ പറയുന്നത് ഓരോ മുനിമാരുടെ പേര് പറഞ്ഞ് കപിലൻ കാശി വന്ന് താമസിച്ച ഒരാളാണ് കപിലൻ. ഭാരതീയ ദർശനങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഒരു ദർശനമാണ് സാങ്കേദർശനം. ഈ സാങ്കേദർശനം എഴുതിയ ആളാണ് കപിലൻ. കപിലദർശനമെന്നും മറ്റു പേരുകൾ കൂടി അറിയപ്പെടുന്ന സാങ്കേദർശനത്തിന്റെ കർത്താവ് കപിലനാണ്. അടുത്തത് പറയുന്നത് കണാദ മഹർഷി. വൈശേഷിക ദർശനത്തിന്റെ കർത്താവാണ് കണാദ മഹർഷി. അടുത്തത് ഗൗതമൻ. ന്യായ ദർശനത്തിന്റെ കർത്താവാണ് ഗൗതമൻ എന്ന് പറയുന്നത്. പതഞ്ജലി. യോഗ ദർശനത്തിന്റെ കർത്താവാണ് പതഞ്ജലി മഹർഷി. ഇവിടെ പ്രധാനമായിട്ടും പിന്നെ പറയുന്നത് മീമാംസാ ദർശനം എന്നതിനെ കുറിച്ചുള്ളതാണ്. വാചസ്പതി ഭസ്മനാണ് ഈ മീമാംസയെ വിചാരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് യുക്തികൾ കൊണ്ട് പരപക്ഷങ്ങളെ നിരാകരിക്കുക, സ്വപക്ഷത്തെ സ്ഥാപിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന വിചാരത്തെയാണ് പൂജനീയമായ വിചാരമെന്ന് പറയുന്നത്. ആ പൂജനീയ വിചാരത്തന്നെയാണ് മീമാംസ എന്നുള്ള അർത്ഥം. സ്വപക്ഷത്തെ സ്ഥാപിക്കുക, പരപക്ഷത്തെ നിരാകരിക്കുക. ഉദാഹരണമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു ഗ്ലാസ് എടുത്തു, അതിൽ അര ഗ്ലാസ് വെള്ളമുണ്ട്. എത്ര ഉണ്ട്? അര ഗ്ലാസ് വെള്ളം. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. യുക്തിയാണ് ഇവിടുത്തെ പ്രധാനം. അര ഗ്ലാസ് വെള്ളമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇത് ഈ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? വെള്ളമുണ്ടെന്ന് പറയും. അപ്പൊ അതിന്റെ അടുത്ത ചോദ്യം എന്റെ എന്തായിരിക്കും? എന്തുകൊണ്ട് ഇതിൽ വെള്ളമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് മറുപടി പറയും? അര ഗ്ലാസ് ഭാഗത്ത് വെള്ളം ഉള്ളതുകൊണ്ട്. എന്റെ ചോദ്യം കേട്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ വെള്ളമുണ്ട് എന്ന് പറയുന്നത്? അപ്പൊ എന്ത് പറയും? അര ഗ്ലാസ് ഭാഗത്ത് വെള്ളമുള്ളത് കൊണ്ട് ഇത് ഈ വെള്ളമുണ്ട്. ഉടനെ അടുത്ത ചോദ്യം എന്നിൽ നിന്ന് വരും, അങ്ങനെയാണെങ്കിൽ അര ഗ്ലാസ് ഭാഗത്ത് വെള്ളമുള്ളത് കൊണ്ട് ഇതിൽ വെള്ളമുണ്ടെന്ന് പറയാമെങ്കിൽ, അര ഗ്ലാസ് ഭാഗത്ത് വെള്ളമില്ലാത്തത് കൊണ്ട് എന്തുകൊണ്ട് ഇത് ഈ വെള്ളമില്ല എന്നും പറഞ്ഞുകൂടാ? പറയാൻ പറ്റൂലേ? ഒരു ചോദ്യം തന്നെയാണ്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമാണ്. അര ഗ്ലാസ് ഭാഗത്ത് വെള്ളമുള്ളത് കൊണ്ട് വെള്ളമുണ്ടെന്ന് പറയാം എന്ന് തോന്നുന്നെങ്കിൽ, അര ഗ്ലാസ് ഭാഗത്ത് വെള്ളമില്ലാത്തത് കൊണ്ട് ഇത് ഈ വെള്ളമില്ല എന്നും പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടി. ഇപ്പൊ ഇതിനെ യുക്തി എന്ന് പറയും. ഇങ്ങനെ പൂജനീയമായ വിചാരങ്ങൾ കൊണ്ട് മതഗ്രന്ഥങ്ങളെ അപഗ്രഥിച്ച് വിചാരം ചെയ്യുന്ന ഒരു പ്രക്രിയ പഴയ കാലത്തുണ്ടായിരുന്നു. അതിന്റെ കർത്താവായിരിക്കുന്നത് വാചസ്മതി മിശ്രനാണ്. പൂജനീയമായ വിചാരം എന്ന മീമാംസയെ നിർവചിച്ചിട്ടുണ്ട് അദ്ദേഹം. ഈ വേദവാക്യാർത്ഥങ്ങളെ, വിചാരരൂപങ്ങളായ ശാസ്ത്രങ്ങളെ, ഇവയൊക്കെയാണ് മീമാംസ എന്ന പേര് പറയപ്പെടുന്നത്. വേദത്തിന്റെ പൂർവഭാഗമായ കർമ്മകാണ്ഡത്തിലെ വാക്യങ്ങളെ അർത്ഥനിർണയം ചെയ്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് മീമാംസയിലാണ്. വേദത്തിന്റെ ഏത് ഭാഗമാണ്? പൂർവഭാഗം. ഉത്തരഭാഗത്തിലെ ഉപനിഷത്തുക്കളെ അർത്ഥനിർണയം ചെയ്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നുണ്ട്, അതിനെ ഉത്തരമീമാംസ എന്ന് പറയും. അപ്പം പൂർവകാണ്ഡത്തെ, വേദത്തിന്റെ പൂർവകാണ്ഡത്തെ പൂർവമീമാംസയെന്നും ഉത്തരകാണ്ഡത്തെ എന്ത് പറയും? ഉത്തരമീമാംസയെന്നും. ഉത്തരമീമാംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉപനിഷത്തുക്കളാണ്. പൂർവമീമാംസയ്ക്ക് വേറെ പേരുകളും ഉത്തരമീമാംസയ്ക്ക് വേറെ പേരുകളും ഉണ്ടാവും. അതൊക്കെ കേട്ട് കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സമയം വൈകിയിരിക്കുന്നതുകൊണ്ട് തന്നെ കുറയ്ക്കുകയാണെങ്കിലും, പൂർവമീമാംസയ്ക്ക് കർമ്മമീമാംസ, പൂർവമീമാംസയ്ക്ക് എന്ത് പറയും? കർമ്മമീമാംസ. ഉത്തരമീമാംസയ്ക്ക് മോക്ഷമീമാംസ എന്നുള്ള പേരും പഴയ കാലത്ത് തന്നെ വളരെ പ്രസിദ്ധമാണ്. ഇനി മീമാംസ എന്ന് പറഞ്ഞാൽ തന്നെ പൂർവമീമാംസയെന്ന് ഗ്രഹിക്കുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, പൂർവമീമാംസ എന്ന് കേട്ട ഒരു സമ്പ്രദായമുണ്ട് കർമ്മകാണ്ഡമാണെന്നുള്ളൊരു സമ്പ്രദായം. പക്ഷേ മീമാംസകന്മാരുടെ ഇടയിൽ ഉത്തരമീമാംസയെന്നും പൂർവമീമാംസയെന്നും രണ്ട്. ആ കൂട്ടത്തിൽ പ്രമുഖനായിരുന്നു ജൈമിനി മഹർഷി. ആരാണ് ജൈമിനി മഹർഷി? ഉത്തരമീമാംസയിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധനാണ് ബാദരായണാചാര്യൻ. ബ്രഹ്മസൂത്രത്തിന്റെ കർത്താവ് ആരാണെന്ന് പറയാം? ബ്രഹ്മസൂത്രം എഴുതിയത് ആരാണ്? ബാദരായണൻ. പുരാണകർത്താവ് ആരാണ്? അതും ബാദരായണനാണ്. ഇതൊക്കെ വളരെ തർക്ക വാദപ്രതിവാദങ്ങളുള്ള വിഷയങ്ങളുമുണ്ട്. എന്നാലും ഇവിടെ ബ്രഹ്മസൂത്രകർത്താവായിരിക്കുന്ന വേദവ്യാസനും അതുപോലെ തന്നെ ഇതിന്റെ ഈ ബാദരായണകർത്താവ് ഉത്തരമീമാംസയുടെ ഇതിന്റെ എല്ലാത്തിന്റെയും ബ്രഹ്മസൂത്ര വ്യാഖ്യാനവും മറ്റുമെല്ലാം ഒരുപാട് ചർച്ചകൾക്ക്, ഈ കർത്തൃത്വത്തിന്റെ പേരിൽ ചർച്ചകൾ പലതും നടക്കുന്നതാണ്. എന്തായാലും വേദവ്യാസന്റെ ശിഷ്യപരമ്പരയിലൂടെയാണ് വേദപ്രകാശനം ഭംഗിയായി നിർവഹിക്കപ്പെട്ടിട്ടുള്ള കാര്യമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം പുരാണകർത്താവായിരിക്കുന്ന, ബ്രഹ്മസൂത്രകർത്താവായിരിക്കുന്ന പരാശര്യ മഹാമുനിയിൽ മറസൂത്രച്ച കൈവർത്ത കന്യകയിൽ ആരാത്? വേദവ്യാസന്. വേദവ്യാസന് ശേഷം ഗണിച്ചിരിക്കുന്ന പിന്നീട് വന്ന ജൈനമതസ്ഥാപകനായ ആരാണ്? വർദ്ധമാന മഹാവീര്യൻ ജൈനമതസ്ഥാപകനാണ്. പിന്നത് കഴിഞ്ഞ് ഗൗതമിത്തൻ, പിന്നത് കഴിഞ്ഞ് അദ്വൈതമതസ്ഥാപകനായ ശങ്കരാചാര്യര്, വിശിഷ്ടാദ്വൈതത്തിന്റെ സ്ഥാപകനും യതീന്ദ്രനുമായ ശ്രീ രാമാനുചാര്യര്, ദ്വൈത വേദാന്തത്തിന്റെ ആചാര്യന്മാരിക്കുന്ന ആനന്ദതീർത്ഥരും മധ്വാചാര്യരും, ഇങ്ങനെ തുടങ്ങി മറ്റനേകം സുഹൃത്തുക്കൾ കാശിയിലുണ്ടായിരുന്നുവെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള കാശീനഗരം ശ്രീനാരായണ ഗുരുദേവനെ ഭക്തിപൂർവം ഭജിച്ചു. വിശ്വനാഥ സനാഥസ ഗംഗാലേ വംശം വദ തത്വജ്ഞം യതിനാദന്ത സച്ചകാരൻ അനാദനം. ഗംഗയുടെ ആലിംഗനത്തിൽ സർവദാ വിധേയനായി തീർന്ന് വർത്തിക്കുന്നവളും കാശി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയും മഹേശ്വരനുമായ വിശ്വനാഥനോടുകൂടിയവളുമായ ഭക്തി പാരവശ്യത്തിൽ നമ്മർമുഖിയായിട്ട് ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രഹ്മഭാവം പ്രാപിച്ചവനും സമ്യക്ശ്രേഷ്ഠനുമായ ശ്രീനാരായണ ഗുരുവിനെ സൽക്കരിച്ച് ബഹുമാനിച്ചു.
ഗംഗൈവ പാവനീ തത്ര വിദ്യാസ്രോതസ്വിനീയതിം പ്രാപ്താ ദൃഷ്ടിപദം ചക്രേ നാനാഭാവതരംഗിതം. ആ കാശീനഗരിയിൽ ദിവ്യത്വമുള്ളതും പാപശാന്തിയും പുണ്യവായ്പും ഉണ്ടാക്കുന്നതുമായ ഗംഗാനദി കാണപ്പെടുവാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ, ദർശനം കൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവാകുന്ന സന്യാസിവര്യനെ നാനാമുഖങ്ങളായ ചിത്തവികാരങ്ങളാൽ വിധേയനാക്കി തീർത്തു എന്നാണ് പറയുന്നത്. കാശി പഴയകാലത്ത് പവിത്രവതിയായി ഗംഗ ഒഴുകിയിരുന്നെങ്കിൽ ഇപ്പം ആ നിലയൊന്നുമല്ല. ഇപ്പം ഉത്തമയായ ഗംഗാനദി ഋഷികേശിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഹരിദ്വാർ വരെ പരിശുദ്ധവതിയായി ഗംഗ ഒഴുകുന്നെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള മതസ്ഥരിൽപ്പെട്ടവർക്ക് ഗംഗാനദിയോട് അത്ര വലിയ വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കും മാലിന്യം കൊണ്ടുള്ള കൂമ്പാരം കാശി പ്രദേശത്തെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. പല ഭരണകർത്താക്കളും അതൊക്കെ പരിശുദ്ധീകരിക്കുന്നെങ്കിൽ കൂടി നിയന്ത്രണ വിധേയമാകാത്ത രീതിയിലുള്ള ഒരിതാണ് കാശിയിലത്. പക്ഷെ ഋഷികേശില് ഉത്തരകാശിയില് വാരാണസിയിലെ ബദരീനാഥ് ഗംഗോത്രി ഗോമുഖ് തുടങ്ങിയിരിക്കുന്ന പുണ്യസ്ഥലങ്ങളിൽ എല്ലാം തന്നെ ഗംഗാനദി പരമപരിശുദ്ധയായിട്ട് തന്നെ ഇപ്പോഴും ഒഴുകുന്നു എന്നുള്ളതാണ്. ആദോ പൈതാ മഹേപാത്രേ തദോ വിഷ്ണുപദേ പുന ഹരിമൂർത്തിനി കൃതാവാസേത്യാദരം സവിധാത് ഗുരു. ആ ഗംഗാനദി ആവിർഭാവകാലത്ത് ബ്രഹ്മാവിന്റെ ജലപാത്രത്തിലും അനന്തരം വിഷ്ണു ഭഗവാന്റെ പാദത്തിലും ശിവന്റെ ശിരസിലും വസിച്ചിരുന്നു എന്ന വസ്തുത നിമിത്തം ശ്രീനാരായണ ഗുരുവിൽ ബഹുമാനം ഉളവാക്കി. ഞാൻ ഋഷികേശിൽ താമസിക്കുമ്പോൾ മുനിക്കിരേത്തി എന്ന് പറഞ്ഞ സ്ഥലം, മുനിമാരുടെ പാദം പതിഞ്ഞ മണ്ണ്, രാംജൂല ലക്ഷ്മൺജൂല എന്ന രണ്ട് സ്ഥലം ഋഷികേശിൽ വളരെ പ്രസിദ്ധമാണ്. അത് ലക്ഷ്മൺജൂല എന്ന് പറയുന്ന സ്ഥലത്താണ് അർജുനൻ തപസ് ചെയ്ത് പാശുപതാസ്ത്രം ഭഗവാൻ ശിവനിൽ നിന്ന് വാങ്ങിച്ചത്. അവിടെ നിന്ന് 18 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ വസിഷ്ഠ ഭഗവാന്റെ, വസിഷ്ഠനായിരിക്കുന്ന ഗുരുവിന്റെ ഗുഹ. അവിടെ താമസിച്ചിരുന്നത് ഒരു മലയാളിയായ സ്വാമിയായിരുന്നു എന്നുള്ളത് പ്രത്യേകം അറിയേണ്ട കാര്യമാണ്. ഈ ഗുഹകളിൽ അദ്ദേഹം ഗുരുവായൂരമ്പലം നടയിപ്പോയി വാദരോഗം വന്നപ്പോ, ചെറുകുട്ടിയായിരിക്കുമ്പോൾ വാദരോഗം വന്നപ്പോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്റെ വാദരോഗം മാറ്റാമെങ്കിൽ അങ്ങ് ഹിമാലയത്തിൽ പോയി അങ്ങയെ തപസ് ചെയ്ത് ഞാൻ അവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം. അങ്ങനെ വാദരോഗം മാറുകയും ഇദ്ദേഹം നേരെ ഹിമാലയത്തിലേക്ക് പോയി. അന്നത്തെ കൊടുങ്കാടായിരിക്കുന്ന ഇന്നും കാടാണ്, വസിഷ്ഠ മഹർഷി തപസ് ചെയ്ത സ്ഥലത്ത് പോയി വളരെ കാലം തപസ് ചെയ്ത് അവിടെ തന്നെ സമാധിയാകും ചെയ്ത ഒരു ദിവ്യപുരുഷനാണ്. ഇവിടെ ഈ രാംജൂലയിലെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കെട്ടി മനോഹരമാക്കി നിർത്തിയിരിക്കുന്ന സ്ഥലമാണ്. വളരെ കാണാനും ഭംഗിയാണ്. ഈ ഋഷികേശിലെ ഗംഗാനദിയുടെ വളഞ്ഞു തിരിഞ്ഞുള്ള ഒഴുക്ക് കാണാനും വളരെ മനോഹരമാണ്. അതിലെ ഉപരി സമീപ പ്രദേശങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് അലങ്കരിച്ച് വന്നിരിക്കുന്ന ആളുകളിലെല്ലാം തന്നെ ഒരു ആനന്ദം ഉണ്ടാക്കുന്ന പ്രതീതി ഗംഗയുടെ തീരത്തുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തത്, എല്ലാ സമയത്തും ഗംഗയുടെ തീരത്ത് രാത്രി വൈകുന്നേരം 1:30 കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചുറ്റിനും ആശ്രമങ്ങളാണ്. ആശ്രമങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് വൈകുന്നേരം ഗംഗാനദിയിൽ ആരതി നടത്തുന്നതാണ് വളരെ മനോഹരവും പുണ്യപ്രദവുമാണ്. രണ്ടാമത്, അവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഈ കീർത്തനങ്ങളെല്ലാം ചൊല്ലുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് ശിവഭഗവാന്റെ കീർത്തനം ചൊല്ലുന്നതും വളരെ പ്രത്യേകമായ ഒരു രീതിയിലാണ് കീർത്തനങ്ങൾ ചൊല്ലുന്നത്. ശിവഭഗവാന്റെ ശാപം നിമിത്തം ഒരു ഗന്ധർവൻ ഭൂമിയിൽ പതിക്കാനിടയാകുകയും ആ ഗന്ധർവൻ എഴുതിയ ശിവമഹിമ്ന സ്തോത്രം വളരെ പ്രസിദ്ധമാണ്. അതിലെ കുറച്ച വരി എന്തായാലും കാശിയിൽ ഗുരുദേവൻ എത്തിച്ചേർന്നുകൊണ്ട് നമുക്ക് ഇത് നിർത്തുന്ന സമയത്ത് എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റാവുന്ന രീതിയാണോന്ന് എനിക്കറിയില്ല, എങ്കിലും വളരെ മനോഹരവും പഠിക്കേണ്ടതുമാണ് മഹിമ്ന സ്തോത്രം, ശിവമഹിമ്ന സ്തോത്രം. എല്ലാവരും കൂടെ ചൊല്ലുന്നതാണെങ്കിൽ വളരെ അർത്ഥവത്തായ ഒരു കൃതിയാണ്. ഗുരുദേവൻ എഴുതിയിരിക്കുന്ന ശിവശതകം പോലെ അർത്ഥവത്വം, ഗാംഭീര്യവും ഭക്തിഭാവവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് ശിവമഹിമ്ന സ്തോത്രം. അപ്പൊ അത്, അവിടെ ഒരു അമ്മ, പാലക്കാടുകാരിയായ ഒരു ബ്രാഹ്മണ സ്ത്രീ, ഒരിക്കലും ഞാനിങ്ങനെ ഗംഗയുടെ തീരത്തൂടെ നടന്നു പോകുമ്പോഴേ കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. അതിൽ ഒന്ന് രണ്ട് പേര് സംസാരിക്കുന്നത് മലയാളികളാണെന്ന് മനസ്സിലായി. ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ എന്താന്ന് ചോദിച്ചാൽ, ചേതനയേറ്റ് കിടക്കുന്ന അമ്മയുടെ അരയിൽ കരഞ്ഞു നിൽക്കുന്ന ഒരു മകന്റെ ദയനീയമായ മുഖഭാവമാണ് കണ്ടത്. അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്. എന്താന്ന് ചോദിച്ചാൽ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പാലക്കാടുള്ള ഒരു ബ്രാഹ്മണ ഇല്ലത്തിലെ അമ്മയും മകനുമാണ്. ഗംഗാനദിയിൽ വന്ന് തൊട്ടൊന്ന് വന്ദിക്കണം, അത് ഞാൻ പറയുമ്പോൾ എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരുന്നു. നിഷ്ഠയും ഭക്തിയുമുള്ള ആ സ്ത്രീ, വളരെയധികം 75-80 വയസ്സോളം വരുന്ന ആ അമ്മ, രാംജൂലയ്ക്കടുത്ത് ഗംഗാനദിയിൽ വന്ന് തൊട്ട് വന്നിക്കുകയും ഗംഗയിലേക്ക് അങ്ങ് വീഴുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചു മരിക്കുകയല്ല, ഗംഗയിൽ തൊട്ട് വന്ന് ചാത്രീകൃതം സേവിക്കുന്നതിലൂടെ അവർ മരണത്തെ കണ്ടു. അതൊരു വലിയ ഭാഗ്യമാണ്. അവരാഗ്രഹിച്ചു വച്ചിരുന്നത് സഫലീകരിക്കാനുള്ള ഭഗവാന്റെ അനുഗ്രഹ വർഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗംഗാനദിയെക്കുറിച്ചും ഹിമാലയത്തെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടല്ല, ആ പുണ്യഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. അതവിടെ താമസിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാവുന്ന ഒന്നാണ്. പുണ്യഭൂമികളെല്ലാം തന്നെ മനുഷ്യന്റെ മനസ്സിനെ ഹഠാത് ആകർഷിക്കുക എന്ന് മാത്രമല്ല, അതൊരു മാറ്റത്തിന് വിധേയമാക്കും. ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം, കേദാർനാഥിന്റെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ, മോളിൽ നിന്ന് സർവത്തിനെ എടുത്തുകൊണ്ടൊരു സംഹാരതാണ്ഡവം നടത്തുകയുണ്ടായി പ്രകൃതി. ഒരുപക്ഷെ അത് ആവശ്യമായിരുന്നു എന്ന് തോന്നുമാറ് തോന്നിക്കും. ഞാനവിടെ ചെല്ലുന്നത് 93-ലാണ്, ഹിമാലയത്തിൽ 2002 വരെ ഞാനവിടെ താമസിച്ചു. ഈ 93-ലും 2002-ലും താമസിക്കുന്ന കാലത്ത് 99-ലാണ് കേദാർനാഥിലേക്ക് പോയത്. ഈ സമയത്ത് കേദാർനാഥ് വളരെ മനോഹരമായിരുന്നു. പിന്നീട് ഉത്തരാഞ്ചൽ എന്ന് പറഞ്ഞൊരു സംസ്ഥാന രൂപീകരണത്തോടുകൂടി കേദാർനാഥും മറ്റ് ബദരീനാഥും ഒക്കെ ഒരു വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായി ഫ്ളാറ്റുകൾ പണിയുക, ആളുകളെ, ഭക്തന്മാരെ താമസിപ്പിക്കുക എന്നുള്ള ശ്രദ്ധയിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ പ്രകൃതി തന്നെ ആകെ മാറ്റിമറിക്കപ്പെട്ടു. പക്ഷേ അതിനൊന്നും ഒരു നിലനിൽപ്പില്ല എന്ന് പ്രകൃതി തന്നെ അതിന് താക്കീത് കൊടുത്തുകൊണ്ട് ശിവക്ഷേത്രത്തിന് യാതൊരു കോട്ടവും വരാതെ എന്ത് ചെയ്ത് ആ ക്ഷേത്രത്തെ അവിടെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചുറ്റിനും ബഹുനിലകളായി പണിത എല്ലാത്തിനെയും തച്ചടിച്ചുകൊണ്ട് ഗംഗാനദി ഒഴുകി അങ്ങ് പോയി. നമ്മൾ വായിച്ചതും എല്ലാവരും കേട്ടതുമാ. ശിവഗിരിയിലെ രണ്ട് സ്വാമിമാരും അവിടെ ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുമാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രകൃതിയിലെ ശക്തിക്ക് ഒരു വൈഭവമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പുണ്യകേന്ദ്രങ്ങളെല്ലാം തന്നെ മനുഷ്യൻ വ്യവസായവൽക്കരണം, ഭക്തി എന്ന് പറഞ്ഞാൽ ഇപ്പം വ്യവസായമാണല്ലോ. ഭക്തി എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തിനെ കാണുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കാണേണ്ടത് ആരെയാ? ദ്വാരകപാലന്മാരെയാ. ഗുരുവായൂർ അമ്പലത്തിൽ അതല്ലേ ഇപ്പം നടക്കുന്നത്? ചെല്ലാം തൊഴുത് നിൽക്കുന്ന, ഭക്തിപൂർവ്വം നിൽക്കുന്ന ഭക്തന്മാരുടെ മുമ്പിൽ വൈകുണ്ഠത്തിൽ നിന്ന് ജയവിജയന്മാരെ പോലെ തന്നെ വഴി തടയുക, ദൈവത്തിനെ തൊഴാനുള്ള അവസരം കൊടുക്കാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ദുസ്ഥിതികൾ. ദൈവത്തിന്റെ പേരിലാണ് നമ്മൾ ഈ ചെയ്യുന്നതുകൊണ്ട് കരണ്ടുമേ തൊട്ടാൽ അതിന്റെ വിവരം അറിയുന്നത് പോലെ ദൈവം ഒരു വൈദ്യുത പ്രവാഹമാണ്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം അതിലേക്ക് കൈകൾ വയ്ക്കുവാൻ എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഈ പാരായണ ദിവസത്തെ ഇവിടെ സമാപിക്കുകയാണ്. കൃഷ്ണഭഗവാന്റെ എല്ലാവിധ ഭക്തിയും നിറഞ്ഞു നിൽക്കുന്ന കാശി മദുരയെക്കുറിച്ച് ഒരു ചെറിയ കീർത്തനത്തോടുകൂടി നമുക്ക് ഭാഗവത കീർത്തനത്തിലേക്ക് കടക്കാം. ശരി, ഒരുപാടുള്ള പദ്യമാണ്. കാശി വരെ ഗുരുദേവനെത്തിയപ്പോൾ നമുക്കത് ചൊല്ലാണ്ടിരിക്കുന്ന നിവൃത്തിയല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ചൊല്ലം എല്ലാവരും നമശിവായ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു. ശിവനീരാജന സ്തോത്രം. ഓം ജയ
ജയ ഗംഗാധര ഹര ശിവ ജയ ഗിരിജാധീശ ശിവ ജയ ഗൗരീനാഥ ത്വം മാം ബാലയ നിത്യം ത്വം മാം ബാലയ ശംഭോ കൃപയാ ജഗദീശ ഓം ഹര 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 മഹദേവ ഓം ജയ ഗംഗാധര ഹര ശിവ ജയ ഗിരിജാധീശ ശിവ ജയ ഗൗരീനാഥ ത്വം മാം ബാലയ നിത്യം ത്വം മാം ബാലയ ശംഭോ കൃപയാ ജഗദീശ ഓം ഹര 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 മഹദേവ പാരിജാത ഹരിചന്ദന കൽപദ്രുമനി ജയേ ശിവ കൽപദ്രുമനി ജയേ കുസുമിദലദാവിദാനി കുഞ്ജ ഭ്രമരമയേ ഉന്മത കോകില കൂജി ശിഖികേകാരുചിരേ ഹര ശിഖികേകാരുചിരേ സഗദാരേച്ഛകദംബൈ തന്നേ മുഖരേ ഓം ഹര 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 ചന്ദ്രകലാധവളം ശിവമിന്ദുകലാധവളം വിശരണശരണം ദേവം വിശരണശരണം ദേവം ദിവക്ഷയപ്രബലം ദിവക്ഷയപ്രബലം സംഭവിധാനരസീയം ജഗദംഗുരഗന്ധം ഹര ജഗദംഗുരഗന്ധം പ്രണമാമോവയമീശം പ്രണമാമോവയമീശം ഈപരമാനന്ദം ഹര 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 േ ശിന്ദുശിവീന
നഥരെ സ്മിതമമലേ കണ്ടേ ഗരളം പാണം വരമഭയം ശൂലം പരവരമഭയം ശൂലം ൂലം ഓം ഹര 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 ഗംഗാധര ഹര ശിവ ജയ ഗിരിജാദീശ ശിവ ജയ ഗൗരീനാഥ തും നാം ബാലയ നിത്യം തും നാം ബാലയ ശംഭോ ഹൃദയ ജഗദീശ
എല്ലാവർക്കും ഇന്നത്തെ പാരായണം സമാപിക്കുന്നത് ശിവ സ്തോത്രത്തോട് ഓം നമ ശിവായ ഓം നമ ശിവായ എന്ന് കീർത്തനം ചൊല്ലിക്കൊണ്ട് തന്നെ നിർത്താം. Thank you.
ശിവ
Shiva.